താങ്ക് യു ബ്രദർ വില്യംസ്.
നന്ദിയുണ്ട് സഹോദരൻ വില്യംസ്. സഹോദരനും അദ്ദേഹത്തിന്റെ പത്നിക്കും, കൂടാതെ ഇന്ന് രാത്രിയിൽ ഈ വിരുന്നിൽ പ്രതിനിധികളായിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇവിടെയായിരിക്കുന്നത് തീർച്ചയായും ഒരു വിശേഷ അവസരമാകുന്നു. ഈ വഴിയുടെ തുടക്കം മുതലേ ഞാൻ ഈ സമയത്തിനായി മുമ്പോട്ട് നോക്കിയിരുന്നു. ഞാൻ ആ മഹിളയ്ക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവരുടെ പേരോർക്കാൻ കഴിയുന്നില്ല. അവർ ഒരു പെട്ടി ക്രിസ്മസിന്റെ മിഠായി എനിക്ക് കൊണ്ടുതന്നുവെന്നും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അത് കാറിലേക്ക് കൊണ്ടുവന്നുവെന്നും ബില്ലി എന്നോട് പറഞ്ഞു. ആ സഹോദരിയുടെ പേരെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അവർ കാലിഫോർണിയയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അതെന്റെ ആദ്യത്തെ ക്രിസ്മസ് സമ്മാനമാണ്. അതുകൊണ്ട് ഞാനതിനായി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ട്യൂസണിൽ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. എന്നാൽ ഇവിടെ 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അധികനേരം നീണ്ട പ്രസംഗം നടത്തുന്നവനാണെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ നന്ദിയുണ്ട്. ഇതുപോലെ ഇവിടെയുള്ള ചില നല്ല ജനങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഇന്ന് രാത്രിയിലേക്ക് ഞാൻ വളരെയധികം പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ശിവപോർട്ടിലേക്ക് പോയിരുന്നത്. കൂടാതെ ഇങ്ങോട്ടുള്ള വഴിക്ക് ഓരോ രാത്രിക്ക് ശേഷവും സ്വല്പ ഉയർച്ചയും പിന്നെ ജലദോഷവും നിങ്ങൾക്ക് അങ്ങനെ തൊണ്ടയടക്കലും ഉണ്ടാകുന്നു. ഞാൻ ശിവപോർട്ടിൽ നിന്നും തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്റെ മുടി നഷ്ടപ്പെട്ടു പോയി. വടക്കൻ ദേശങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ജലദോഷം ഉണ്ടാകാതിരിക്കുന്നതിനായി ഞാൻ ഒരു കഷ്ണം തുണി കഷ്ണം എന്റെ തലയിൽ വെക്കും. ഞാൻ ശിവപോർട്ടിലേക്ക് പോകുകയും അതെടുക്കാൻ മറന്നുപോകുകയും എനിക്ക് ജലദോഷം പിടിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ അവിടുത്തെ ആ കാറ്റ് പ്രകാരം ഇങ്ങോട്ട് അടിക്കുകയും വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതുകയും ചെയ്യുന്നു. അത് അബദ്ധവശാൽ എടുത്തു മാറ്റപ്പെടുകയും കൂടാതെ തൊലി ഇപ്പോഴും മൃദുലമായിരിക്കുന്നു. അതിനാൽ സ്വല്പം വിയർത്തു കഴിഞ്ഞാൽ തൊണ്ടയടപ്പ് പിടിക്കപ്പെടുകയും പല യോഗങ്ങളും നിർത്തേണ്ടതായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം സ്വല്പം പരുഷമായതാണ്. മലകളിൽ കൂടിയുള്ള വരവിലെ നമുക്ക് വളരെ അത്ഭുതകരമായ സമയവും കൂടാതെ യോഗങ്ങളും അതുപോലെ ആയിരുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും മറുഭാഗത്തുള്ള സഹോദരന്മാരോടൊപ്പം വളരെ അത്ഭുതകരമായ സമയമായിരുന്നു. അതുപോലെ വലിയ ആൾക്കൂട്ടവും അത്ഭുതമാവണ്ണം ജനങ്ങൾ ഹാജരാകുകയും ജനങ്ങൾ ആദരവുള്ളവരും അത്രമാത്രം നല്ലവരുമായിരുന്നു. അതുകൊണ്ട് ഫുൾ ഗോസ്പെൽ ബിസിനസ്സുകാരുടെ ഒരു ഭാഗമായിരിക്കുന്നതിൽ എനിക്ക് വാസ്തവത്തിൽ നല്ലതായി തോന്നി. എന്റെ വശം ഒരു സന്ദേശമുള്ളത് ദൈവത്തിൽ നിന്നുമാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. ചില മനുഷ്യർക്ക് അത് സ്വല്പം വിചിത്രമായിരിക്കാം. ഞാൻ എന്താകുന്നുവോ അതിൽ കൂടുതലായി എന്തെങ്കിലും ആയിരിക്കുന്നതിൽ എനിക്ക് തന്നെ എനിക്ക് സഹായിക്കാൻ പറ്റുകയില്ല. ഞാൻ വ്യത്യസ്തനായിരിക്കാൻ അർത്ഥമാക്കുന്നില്ല. അത് ഞാൻ സമയത്തിന്റെ മാറ്റഭേദങ്ങളിൽ ജീവിക്കുന്നു എന്ന് മാത്രമാകുന്നു. ഒരൊറ്റ നിരയിൽ തന്നെ നിങ്ങൾ ഭിത്തി പണിയുന്നിടത്തോളം യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇഷ്ടികകൾ ഒരേ വരിയിൽ അടുക്കി വയ്ക്കാൻ കഴിയും. എന്നാൽ ഒരു മൂലയ്ക്ക് വേണ്ടി വളക്കേണ്ടി വരുമ്പോഴാണ് അവിടെയാണ് കുഴപ്പം. നാം ഒരു ഭിത്തിയല്ല നിർമ്മിക്കുന്നത്, നോക്കൂ. നാം ഒരു വീടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വളവുകൾ വരേണ്ടിയിരിക്കുന്നു. അത് മാർട്ടിൻ ലൂതറിന്റെയും ജോൺ വെസ്ലിയുടെയും പെന്തിക്കോസ്റ്റിന്റെയും കാലത്ത് വന്നിരുന്നു. ഇവിടെ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അതുകൊണ്ട് മൂലയ്ക്ക് വേണ്ടി വളയ്ക്കുന്നത് കഠിനമായ ഒന്നാണ്. എന്നാൽ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാകുന്നു. അതത്രമാത്രം കാഠിന്യമേറിയതായിരുന്നിട്ടും ജനങ്ങൾ 100% പ്രതികരണം ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ഇപ്പോൾ തിരുവഴുത്തിൽ നിന്നും വായിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഒരു നിമിഷം ഇതിന്റെ ഗ്രന്ഥകർത്താവിനോട് നമുക്ക് സംസാരിക്കാം. സ്നേഹവാനായ പിതാവേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന ഞങ്ങളുടെ രക്ഷിതാവിനെ അറിയുവാൻ ഇന്ന് രാത്രിയിൽ കിട്ടിയിരിക്കുന്നതായ വിശേഷ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ ക്ഷമിക്കുകയും കൂടാതെ ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ അധർമ്മങ്ങളെയും മറയ്ക്കുവാൻ നിന്റെ രക്തം മതിയായതാണെന്ന് അറിയുന്നതിൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവ എത്രമാത്രം മായ്ച്ചു കളയുകയും വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ ഇട്ടു കളയുകയും അവന്റെ മണവാട്ടി കല്യാണ വിരുന്നിൽ വിശുദ്ധമായും കളങ്കമില്ലാതെയും ദൈവപുത്രനെ വിവാഹം കഴിക്കുന്നതിനായി നിൽക്കും. അതിനുവേണ്ടിയുള്ള എല്ലാവിധമായി പര്യാപ്തതയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങേ എത്രമാത്രം നന്ദി പറയുകയും കൂടാതെ ഞങ്ങളുടെ സ്വന്തമായ യാതൊരു യോഗ്യതയും അതിലില്ലെന്ന് അറിയുന്നതിനുള്ള വിശ്വാസത്തിനായും എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അതിന്റെ യോഗ്യത മാത്രമാണെന്നുള്ളതിൽ ഞങ്ങൾ അത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഈ സഹോദരന്മാർക്ക് കിട്ടിയ വിജയത്തിനായി നിനക്ക് നന്ദി പറയുന്നു. കൂടാതെ അവിടെയുള്ള രാജ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്കാൻ നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് അവർ തിരിച്ചു വീണ്ടും പോകുകയാണെങ്കിൽ അവർ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നതായ കുഞ്ഞുങ്ങൾ അവരും കൊണ്ടുവന്നതായ കുഞ്ഞുങ്ങളുടെ വല്യപ്പന്മാരും വല്യമ്മമാരായും ആയിരിക്കാൻ ഇടയാക്കണമേ. പിതാവെ, അതനുവദിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ തരുവാനും ഇടയാക്കണമേ. ഞങ്ങൾ പറയരുതാത്ത കാര്യങ്ങൾക്കായി ഞങ്ങളുടെ വായുകളെ അടയ്ക്കണമേ. നീ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പിതാവെ, അത് അനുവദിച്ചേരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Now let's turn in the Bible to a little
ഇന്ന് രാത്രിയിൽ കുറച്ച് സമയത്തേക്ക് സംസാരിക്കുന്നതിനായി തിരുവെഴുത്തിലെ ഒരു ചെറിയ പാഠത്തിലേക്ക് നമുക്ക് തിരിക്കാം. അത് വിശുദ്ധ മാർക്കിന്റെ 10-ാം അധ്യായമാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ഒരു കുറിപ്പ് പോലും എഴുതി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കത് ഓർക്കുവാൻ കഴിയുമായിരുന്നു. തിരുവെഴുത്തിൽ നിന്നും അത് വായിക്കുന്നതിനെ കണ്ണാടി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 2:25 കടന്നതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്തിരുന്നതുപോലെ ചെയ്യുന്നത് ഒരുവിധം കഠിനമായി എനിക്ക് തോന്നി. അത് പഴയ കാറ് പോലെയാണ്. എന്നാൽ ഞാനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാനത് വീണ്ടും വളച്ചെടുത്ത് പണിത് കിട്ടുന്നിടത്തോളം പോയിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അവന്റെ വാഗ്ദത്തമാകുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാം വാക്യം തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞായി ഞാൻ ഊഹിക്കുന്നു. നോക്കട്ടെ, എനിക്കത് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ. എനിക്ക് തെറ്റിപ്പോയി, അത് വിശുദ്ധ മാർക്കോസ് ആണ്. എന്നോട് ക്ഷമിക്കണം. വിശുദ്ധ മാർക്കോസിന്റെ 10-ാം അധ്യായം 21-ാം വാക്യം തൊട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിന്റെ 17-ാം വാക്യം തൊട്ട് തുടങ്ങാം.
And when he was gone forth into the way, there came one running and kneeling down to him and asked him, saying, Good master, what shall I do that I may inherit eternal life? And Jesus said unto him, Why callest thou me good? There is none good but one, and that is God. Thou knowest the commandments.
അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടിവന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ അവൻ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. കർത്താവിന്റെ വായിക്കപ്പെട്ട വചനത്തെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എന്റെ പാഠം എന്നെ അനുഗമിക്ക എന്നും എന്റെ വിഷയം നായകത്വം എന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് വളരെ അപരിചിതമായിരിക്കുന്നു. എന്നാൽ ഞാൻ ഓർത്തു, ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ വളരെ സമയം കൊണ്ട് കർത്താവ് എനിക്ക് സംസാരിക്കാൻ തന്നിരുന്ന സന്ദേശങ്ങളുമായിട്ട് ഓരോ രാത്രിയിലും ആ നിരയിലായിരുന്നു. ഇന്ന് രാത്രിയിൽ ഈ പുതിയ അധ്യായത്തെ ഒരു വ്യത്യസ്തമായ വീക്ഷണകോണത്തിൽ കൂടി സമീപിക്കാം എന്ന് ഞാൻ ഓർത്തു. കൂടാതെ പല പ്രാവശ്യവും ഈ വിഷയത്തെ ധനികനായ പ്രമാണി എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ എന്റെ സഹോദരന്മാരെ, ഇവിടെയുള്ള പല സേവകരും വ്യത്യസ്തമായ പല രീതിയിൽ കൂടി ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നായകത്വം എന്നാകുന്നു. നാം ഓരോരുത്തരും ചെറുപ്പക്കാരായാലും പ്രായമേറിയവരായാലും ഈ കാര്യത്തെ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ചുവടുവയ്ക്കലിൽ ആർക്കോ നിങ്ങളെ നയിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾ വയ്ക്കുന്ന അവസാനത്തെ ചുവടലും ആരെങ്കിലും നിങ്ങളെ നയിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും നിങ്ങളെ നയിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ആടുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആർക്കെങ്കിലും ആടുകളെ വളർത്തുന്നതിനെക്കുറിച്ചും ആടുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അറിയാമെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഒരാടിന് തന്റെ വഴിയെ കണ്ടുപിടിക്കാൻ അറിയില്ല, അവൻ നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കശാപ്പുശാലയിൽ പോലും ഒരാടിനെ കശാപ്പ് ചെയ്യാനായി കൊണ്ടുവരുമ്പോൾ അതൊരു കോലാടിനാൽ നയിക്കപ്പെടുന്നു. ഒരു കോലാട് അതിനെ അവിടേക്ക് നയിക്കുന്നു. അങ്ങനെ കോലാട് കശാപ്പിന്റെ കത്തിയുടെ അവസാനത്തെത്തുമ്പോൾ അവൻ ചാടിക്കളയും. കുഞ്ഞാട് നേരെ കശാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കുഞ്ഞാടിന് സ്വയമായിട്ട് അതിന്റെ വഴി കണ്ടുപിടിക്കാൻ അറിയില്ല എന്ന് നാം ഇവിടെ കാണുന്നു. ഒരു വട്ടം എനിക്കുണ്ടായ ഒരു അനുഭവത്തെ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ത്യാനയിൽ സംസ്ഥാന കായിക മത്സരങ്ങളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. അതിനാൽ ഞാൻ വെളിയിലുള്ള മൈതാനത്തിലായിരുന്നു. അവിടെ വെച്ച് ഏറ്റവും ദയനീയകരമായ ഒരു കരച്ചിൽ ഞാൻ കേട്ടു. അതൊരു കുഞ്ഞാടായിരുന്നു. അതിന് അതിന്റെ അമ്മ നഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ തള്ളയുടെ അടുക്കലേക്ക് പോകാനുള്ള വഴി അതിനെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെയും തള്ളയ്ക്ക് അതിന്റെ കുഞ്ഞിന്റെ അടുക്കലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയാതെയുമായിരുന്നു. ഞാൻ ആ കുഞ്ഞാടിനെ പൊക്കിയെടുത്തു. എത്രമാത്രം ശാന്തനായിട്ട് അതിന്റെ മാർവിൽ കിടന്നു. ആ കുഞ്ഞാടിനെ എന്റെ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് നടന്നു. അത് കരഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെ അത് കരഞ്ഞിരുന്നുവെന്ന് ഞാൻ കേട്ടിരുന്നു. അതിന്റെ കുഞ്ഞു തല എന്നോട് പറ്റിച്ചേർത്ത് വെച്ചിരുന്നു. അത് കണ്ടാൽ ഞാൻ അവനെ സഹായിക്കാൻ പോകുകയായിരുന്നു എന്ന് അവനറിയാം എന്ന പോലെയായിരുന്നു. ഞാൻ ഓർത്തു, ഓ കാലങ്ങളുടെ പാറയെ, എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ എന്നെ പൊക്കിയെടുത്തു. അങ്ങനെ ഞാൻ സന്തുഷ്ടനായിരിക്കുകയും എനിക്കറിയാം എന്റെ പ്രിയമുള്ളവരോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ഓർത്തു, എന്റെ യാത്രയുടെ അവസാനവും കർത്താവെ എന്നെ നിന്റെ കൈകളിൽ ഇതുപോലെ എടുക്കണമേ. എനിക്കറിയാം അതിനുശേഷം ആ നദിയുടെ മറുവശത്തേക്ക് ഞാൻ വഹിച്ചുകൊള്ളപ്പെടും. അവിടെ ദുഃഖമോ രോഗമോ അതുപോലെയുള്ള കാര്യങ്ങളോ ഇല്ല. ഞാൻ സ്നേഹിച്ചതായ എന്റെ പ്രിയമുള്ളവരോടൊപ്പം ഞാൻ അവിടെയായിരിക്കും. നിങ്ങൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു വലിയ മഹത്തായ കാര്യം പ്രകൃതിയിലുണ്ട്. ഞാൻ കാണുന്നതായ എല്ലാ കാര്യങ്ങളും ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയും അവൻ പ്രകൃതിയുടെ സൃഷ്ടികർത്താവുമാകുന്നു. പ്രകൃതി തുടർച്ച ഭാവത്തോടുകൂടി മുമ്പോട്ട് പോകുന്നു. എല്ലാ കാര്യത്തിലും ഏകദേശം ഒരുപോലെയാണ് മുൻപോട്ട് പോകുന്നത് എല്ലാ കാര്യത്തിലും എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞതായി വിശ്വസിക്കുന്നു, അതായത് പ്രകൃതി ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങളുടെ വശം ഒരു വേദപുസ്തകം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രകൃതിയെ വീക്ഷിച്ചിട്ട് ഈ വേദപുസ്തകം സത്യമാണെന്ന് പറയുന്നത് അറിയാൻ കഴിയും. ലോകം ചുറ്റുന്നതിനുള്ള വിശേഷ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള അവസ്ഥകളെ വായിക്കുകയും വ്യത്യസ്തമായ മതങ്ങളെ കണ്ടിട്ടുമുണ്ട്. മുഹമ്മദീയരും അവരുടെ ഖുറാനും ഞാൻ വായിച്ചിട്ടുണ്ട്. കൂടാതെ ഷിയായിട്സും ജൈനികളും മുഹമ്മദീയരും ബുദ്ധമതക്കാരും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കണ്ടിട്ടുണ്ട്. എന്നിരിക്കലും അവരിൽ ഓരോരുത്തർക്കും അവരുടേതായ തത്വശാസ്ത്രങ്ങളും അവരുടെ മതവിശ്വാസങ്ങളുടെ ഒരു പുസ്തകവും അവരുടെ പ്രമാണങ്ങളുടെ ഒരു പുസ്തകവും മറ്റും അവർക്കുണ്ട്. എന്നാൽ നമ്മളുടെ ബൈബിളാണ് സത്യവും നമ്മുടെ ദൈവമാണ് ഒരേ ഒരുവൻ ശരിയായിട്ടുമുള്ളത്. കാരണം അവരിൽ ഓരോരുത്തരും എവിടെയെങ്കിലും ഒരു കല്ലറയിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അവിടെ അവരുടെ മതസ്ഥാപകൻ ഇപ്പോഴും കിടക്കുന്നു. എന്നാൽ ക്രിസ്തുമതം ഒരു തുറന്ന കല്ലറയെ ചൂണ്ടിക്കാണിക്കുകയും അതിൽ വയ്ക്കപ്പെട്ടിരുന്നവന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അവൻ ജീവിച്ചിരിക്കുന്നു. അതിപ്രകാരം ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നല്ല, എന്നാൽ അതിപ്പോഴുള്ള ദൈവമാകുന്നു. ഞാനായിരുന്നോ എന്നോ അല്ലെങ്കിൽ ആയിരിക്കുമെന്നോ അല്ല, എന്നാൽ ഞാനാകുന്നു എന്നാകുന്നു. സഭാകാലഘട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രകൃതിയെല്ലാം തുടർച്ചയായിട്ടും പരബന്ധത്തിലായി ഓടിക്കൊണ്ടിരിക്കുന്നു. സഭാകാലഘട്ടങ്ങളുടെ പുസ്തകം അതുടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. സഭാകാലഘട്ടങ്ങളെ കുറിച്ചുള്ള എന്റെ കൈയെഴുത്തും മറ്റും, എന്നാൽ അതെല്ലാം ഇപ്പോൾ തന്നെ വരുന്നതാണ്. എപ്രകാരമാണ് സഭ അത് വളരുകയും മറ്റ് പ്രകൃതിയിൽ നടക്കുന്നത് പോലെ തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തത് നാം കണ്ടിരുന്നു. എപ്രകാരമാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് എന്നതിനെ കുറിച്ചും മറ്റും കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയായിരുന്നു. അതൊരു ബാലനെ പോലെയാണ്, അധികം ശക്തിയോ അല്ലെങ്കിൽ വാസ്തവത്തിൽ കഴിവില്ലാത്തതുപോലെയുമാകുന്നു. എന്നാൽ ദിവസം മുമ്പോട്ട് പോകുന്നതിൽ കൂടെ അത് ശക്തിയുടെ മേൽ ശക്തി പ്രാപിക്കുന്നു. 8 മണിയോടെ ഒരു ബാലനെയോ അല്ലെങ്കിൽ ഒരു ബാലികയോ പോലെ അത് സ്കൂളിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം ഏകദേശം 11 മണിയോടെ അത് സ്കൂളിൽ നിന്ന് പുറത്തു വരികയും തന്റെ സേവയ്ക്കായി തയ്യാറാകുകയും ചെയ്യുന്നു. അതിനുശേഷം ഏകദേശം 3 മണിയോടുകൂടെ അതിന് മാറ്റം വരികയും മധ്യവയസ്സിൽ നിന്നും പ്രായമേറിയ അവസ്ഥയിലേക്ക് മാറുകയും ഉച്ചയ്ക്ക് ശേഷം അത് മരിച്ചു പോകുകയും ചെയ്യുന്നു. അവിടെ സൂര്യന്റെ അന്തമാണോ? അല്ല. എന്നാൽ ഒരു ജീവനും ഒരു മരണവും ഒരടക്കലും ഒരു പുനരുദ്ധാനവും ഉണ്ടെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം രാവിലെ അത് വീണ്ടും കടന്നു വരുന്നു. നാം വൃക്ഷങ്ങളെ എങ്ങനെ അവ വളരുന്നതെന്നും അവ എന്താണ് ചെയ്യുന്നതെന്നും നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ കെന്റുക്കിയിലായിരുന്നു. ഞാൻ അണ്ണാണകളെ വേട്ടയാടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. വർഷത്തിന്റെ അവസാന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരനോടൊപ്പം ഞാൻ അവിടേക്ക് പോയി. അപ്പോൾ വളരെ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. ചാരനിറത്തിലുള്ള അണ്ണാണുകളെ വേട്ടയിട്ടിട്ടുള്ളവർക്ക് അത് ഇലകളുടെ ഇടയിൽ കൂടി തെന്നിമാറി കഴിയുമ്പോൾ എത്രമാത്രം കഠിനമാണെന്നുള്ളതിനെ കുറിച്ച് അറിയാം. അത് പടപട ശബ്ദമുണ്ടാക്കുകയും ഓ ഹുടിനി രക്ഷപ്പെടുന്നതിന്റെ കല അറിവുള്ളവരുമാണ്. അങ്ങനെ അവരിൽ നിന്നും അവയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിനുശേഷം 50 വാരത്തു നിന്നും അതിന്റെ കണ്ണിലേക്ക് വെടിവെക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു ദിവസത്തേക്കുള്ളത് കിട്ടുന്നതിനായി ഇതുപോലൊരു നല്ല വേട്ട നടത്തിയിരിക്കണം. അങ്ങനെ എന്റെ ഒരു നല്ല സുഹൃത്തായ ശ്രീമാൻ വുഡ്, അദ്ദേഹം യഹോവ സാക്ഷിയിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയും അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മൃഗങ്ങളെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്, ആ മനുഷ്യന് അദ്ദേഹത്തിന് ധാരാളം. ഞങ്ങൾ അവിടെ അതിനെ ഹോളേഴ്സ് എന്ന് വിളിക്കുന്നു. ഒരു ഹോളർ ഉണ്ടാകുന്നുവെന്ന് എത്ര പേർക്കറിയാം? കെന്റിക്കിയുടെ ഏത് ഭാഗത്തു നിന്നുമാണ് നിങ്ങൾ? അവിടെ നിന്നാണ് ഞാനും. അധിക നാളായിട്ടില്ല, ഒരധ്യായം ഇവിടെ വെച്ചെടുത്തതുപോലെയാണ്. സഹോദരൻ വില്യംസിനോടും മറ്റുള്ളവരോടും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, നാം ഇപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ദേശീയ ഗാനം പാടാം. ഞാൻ പറഞ്ഞു, എന്റെ പഴയ കെന്റിക്കിയുടെ വീടിന് വേണ്ടി ആരും എന്നോടൊപ്പം പാടിയില്ല. ആ ഒരൊറ്റ ദേശീയ ഗാനമാണ് എനിക്കറിയാവുന്നത്. അതുപോലെയാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ദയവായി പ്രാർത്ഥിക്കുക, കാരണം ഇവിടെ ഒരു മഹിളയ്ക്ക് മൂക്കിൽ കൂടി ചോരയൊലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് മഹാനായ വൈദ്യനല്ലോ. നിന്റെ കൃപയും നിന്റെ ദയയും ഈ പ്രിയപ്പെട്ട സ്ത്രീയെ ഇപ്പോൾ തൊട്ടുതൊട്ടു രക്തം വരുന്നതിനെ നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരായ ഒരു കൂട്ടം ജനങ്ങളെ പോലെ ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയും കർത്താവിന്റെ വചനത്തെയും ജനങ്ങളോടൊപ്പമുള്ള കൂട്ടായ്മയും ആനന്ദിക്കുവാനായി ആ സ്ത്രീ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവ്, ഇപ്പോൾ തന്നെ ശത്രുവിനെ ശാസിക്കുകയും രക്തം വരവിനെ നിർത്തുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം അത് വിശ്വസിക്കുന്നു. ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചില കുറിപ്പുകളെയും ചില തിരുവെഴുത്തുകളിലേക്കും കടക്കുന്നതിന് മുമ്പായി ഒരുവിധം നല്ലതായി തോന്നുന്നതിനായി ഒരു ചെറിയ കഥയിലേക്ക് നമുക്ക് തുടരാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ പ്രായമേറിയ വ്യക്തിയെ നമുക്ക് പോയി കാണാം. അദ്ദേഹത്തിന് അവിടെ വലിയ ധാരാളം ഹോളേഴ്സ് ഉണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അയാൾ ഒരു അവിശ്വാസിയാണ്. നാം അവിടേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം നമ്മെ ഏകദേശം ശപിച്ചു പുറന്തള്ളുന്ന പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കിവിടെ അണ്ണാനുകളെ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാഴ്ച കൊണ്ട് നാം ഇവിടെ കൂടാരം അടിച്ചിരിക്കുന്നു, കൂടാതെ നമ്മൾ അഴുക്ക് പിടിച്ച് മുഖത്തും താടിയെല്ലാം വളർന്നുമിരിക്കുന്നു. ശരിയെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 20 മൈലോളം പോയി. ഇതിനു മുമ്പ് ഒരു മെഥഡിസ്റ്റുകാരുടെ കൂടാര യോഗത്തിന് വേണ്ടി 3 രാത്രിയിലേക്കായി ഞാൻ ഈ ദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കർത്താവ് ചില വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും മെഥഡിസ്റ്റുകാരായ ജനങ്ങളുടെ ഇടയിൽ രോഗശാന്തി ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരികെ മലകളിലേക്കും ഹോളേഴ്സുകളിലേക്കും വരമ്പുകളിലേക്കും പോയി. അതേത് രീതിയിലുള്ള സ്ഥലമാണെന്ന് അറിയേണ്ടതിനായി നിങ്ങൾക്ക് കെൻഡുക്കിയെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ ചെന്നെത്തി. അവിടെ രണ്ട് പ്രായം ചെന്ന മനുഷ്യർ അവരുടെ തൊപ്പി അലസമായിട്ട് അവരുടെ മുഖത്തെ കിട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹം അവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഒരു കടുപ്പമേറിയ മനുഷ്യനാണെന്ന് എന്നോട് പറഞ്ഞു. പ്രാസംഗികനന്റെ വാക്ക് അയാൾക്ക് വെറുപ്പാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ കാറിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് വേട്ടയാടാനോ പറ്റുകയില്ല. നമുക്ക് വേട്ട ചെയ്യാമോ എന്ന് നീ പോയി ചോദിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് അവരോട് സംസാരിച്ചു. കൂടാതെ കെൻഡിക്കയിൽ എപ്പോഴും കടന്നുവരൂ എന്നും മറ്റും പറയുന്നത് നിങ്ങൾക്കറിയാമോ? അങ്ങനെ അദ്ദേഹം അവിടേക്ക് കടന്നു നിന്നിട്ട് പറഞ്ഞു, കുറച്ചു സമയം ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് വേട്ടയാടാൻ പറ്റുമോ എന്ന് ഞങ്ങൾ അതിശയപ്പെടുകയായിരുന്നു എന്ന് ചോദിച്ചു. ഏകദേശം 75 വയസ്സ് പ്രായമുള്ള അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുകയില കറ അയാളുടെ വായിൽ നിന്ന് വലിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പുകയില തുപ്പിക്കൊണ്ട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് വുഡ് എന്നാണ്. വയസ്സനായ ജിമ്മുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ജിമ്മിന്റെ മകനാണ്, എന്റെ പേര് ബാങ്ക്സ് എന്നാണെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം പറഞ്ഞു, വയസ്സനായ ജിം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേട്ട ചെയ്യാം. അദ്ദേഹം ചോദിച്ചു, നീ ഒറ്റയ്ക്കാണോ? അല്ല, എന്റെ പാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എന്റെ പാസ്റ്റർ കാറിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം എന്നോടൊപ്പം വേട്ട ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഗുഡ്, നീ പോകുന്നിടത്തെല്ലാം ഒരു പ്രാസംഗികനെ നിന്നോടൊപ്പം വഹിക്കുമെന്നെ കൊണ്ട് നീ അത്രമാത്രം താണുപോയി നീ അർത്ഥമാക്കുന്നില്ലേ? അതുകൊണ്ട് അദ്ദേഹം വളരെ കടുപ്പമേറിയ സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഞാൻ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ വെളിയിലിറങ്ങിട്ട് ചുറ്റുപാട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ ചോദിച്ചു, ഓ, നിങ്ങളൊരു പ്രസംഗികനാണോ? ഞാൻ പറഞ്ഞു, അതെ സാറേ. അദ്ദേഹം എന്നെ മേലെ തൊട്ട് താഴെ വരെ നോക്കി. അണ്ണാന്റെ രക്തവും അഴുക്കും മറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു, അത്രയും അധികം ഇതുപോലെ എന്നെ നോക്കണ്ട. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഈ രീതിയിലൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു അവിശ്വാസിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെ സാറേ, ഞാനത് മനസ്സിലാക്കുന്നു. അതെങ്ങനെയായാലും അതിനെക്കുറിച്ച് അധികമായി പ്രശംസിക്കണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കോ? അദ്ദേഹം പറഞ്ഞു, ശരി. പറഞ്ഞു, എനിക്കറിയില്ല. നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റായ മനുഷ്യരോടാണ് ചിലക്കുന്നത്. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? നോക്കൂ, അതിന്റെ അർത്ഥം അതവിടെ കെട്ടിയിരിക്കുന്ന ഒരു പട്ടിയാണ്, എന്നാൽ ആ മരത്തിൽ അണ്ണാനില്ല. നിങ്ങൾ തെറ്റായ മനുഷ്യരോടാണ് ചിലക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് നിങ്ങളുടെ അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞു. ശരി, എങ്കിൽ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ആ പഴയ ചിമ്മിനി അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അത് 75 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെയാണ് ജനിച്ചത്. ഞാൻ ഇവിടെ തന്നെ ഈ മലകളിൽ ഈ കടന്നുപോയ വർഷങ്ങളായിട്ട് ജീവിക്കുന്നു. ഞാൻ ആകാശത്തിലേക്ക് നോക്കിയിട്ടുണ്ട്, ഞാൻ അവിടെയും ഇവിടെയും എല്ലാം നോക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ 75 വർഷങ്ങൾക്കിടയിൽ ദൈവത്തെ പോലെ കാണപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ? അത് നിങ്ങൾ നോക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ജീവിയുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. കൂടാതെ നിങ്ങൾ മനുഷ്യർ വെറുതെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെയും അവരുടെ പൈസയും അങ്ങനെയെല്ലാം ചതിക്കുകയും മറ്റുമാണ് ചെയ്യുന്നത്. അപ്രകാരമാണ് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അമേരിക്ക പൗരാവകാശത്തോടു കൂടിയവനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിചാരത്തെ പറയുന്നതിനുള്ള നിങ്ങൾക്ക് അവകാശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു വട്ടം ഒരു മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ കേട്ടിരുന്നു, എനിക്ക് തീർച്ചയാണ് എനിക്ക് ആ മനുഷ്യനായി ഒരു വട്ടം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചേനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാറേ. അദ്ദേഹം ഒരു പ്രസംഗികനായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ അറിയുമായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ക്യാമ്പസ് വില്ലയിലുള്ള ഒരു പള്ളിയുടെ മൈതാനത്തിൽ വെച്ച് ഒരു യോഗം നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ പേര് മറന്നുപോയി. അദ്ദേഹം ഇന്ത്യാനയിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ, അത് ശരി, അത് ഞാനാണെന്ന് സഹോദരൻ വിട്ട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അത് പറയരുതെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആ മലയുടെ മുകളിലുള്ള ഒരു വയസ്സിയെന്ന സ്ത്രീ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആരോ അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, അർബുദ രോഗത്താൽ അവർ മരിക്കുകയായിരുന്നു. ഭാര്യയും ഞാനും കൂടി രാവിലെ അവരുടെ കിടക്ക മാറ്റാൻ പോകുമെന്ന് പറഞ്ഞു. അവരെ ബെഡ് പാനൽ വെക്കുന്നതിന് വേണ്ടി സ്വല്പം എഴുന്നേൽപ്പിക്കാൻ പോലും അവർക്ക് കഴിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു. കിടക്കവിരി വലിച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ മരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവർ ലൂയിസ്വില്ലിൽ പോയിരുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ അവരെ കൈവിടിഞ്ഞിട്ട് കളഞ്ഞിട്ട് അവർ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവരുടെ സഹോദരിയായ യോഗത്തിലേക്ക് പോയി. ആ പ്രസംഗിയൻ അവിടെ ആ പ്രസംഗപീഠത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ മേൽ നോക്കിയിട്ട് ഈ സ്ത്രീയെ പേര് പറഞ്ഞു വിളിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, അവൾ പോയപ്പോൾ ഒരു തൂവാല അവളുടെ പേഴ്സിൽ വെച്ചിരുന്നു. എന്നിട്ട് 20 മൈൽ താഴ്ചയിലുള്ള ഈ സ്ത്രീയെ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു, അവരെ പ്രകാരം അർബുദ രോഗത്താൽ കഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞു. അവരുടെ പേരെന്തുവാണെന്നും അവർ എന്തിലൊക്കെ കൂടി കടന്നു പോയിരിക്കുന്നുവെന്നും പറഞ്ഞു. ആ തൂവാല എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്ത്രീയുടെ മേലെടുക്ക എന്ന് പറഞ്ഞു. ആ സ്ത്രീ അർബുദ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു. അന്ന് രാത്രിയിൽ തന്നെ അവരിവിടേക്ക് വന്നുവെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യന്തം ഭയങ്കരമായ കരച്ചിലായിരുന്നു അവിടെ എന്ന് പറഞ്ഞു. അവിടെയുള്ള സാൽവേഷൻ ആർമിക്കാരെ മലയുടെ മുകളിൽ തുറന്നുവിട്ടു എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ആ പഴയ പ്രായമേറിയ സഹോദരി മരിച്ചുവെന്ന് ഞാൻ ഊഹിച്ചു എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ നാളെ പോയിട്ട് വണ്ടി കൊണ്ടുവരാം. അങ്ങനെ എങ്ങനെ അവരെ നമുക്ക് മെയിൻ റോഡിൽ എടുത്തുകൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞു. അതിനാൽ അടക്ക ശുശ്രൂഷ നടത്തുന്നവരുടെ അടുക്കൽ അവരെ എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാത്രിയിൽ അങ്ങോട്ട് പോയിട്ട് യാതൊരു ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആകുന്നവരെ കാത്തിരുന്നുവെന്ന് പറഞ്ഞു. ഇവിടുന്ന് മുകളിൽ വരെ ഏകദേശം 1 മൈലോളം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ അവിടേക്ക് ചെന്നു. നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. അവർ അവരുടെ ഭർത്താവിനോടൊപ്പം ഇരുന്നുകൊണ്ട് വറുത്ത ആപ്പിളിന്റെ അട തിന്നുകയും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ അർത്ഥമാക്കുന്നുവെന്ന്? അദ്ദേഹം പറഞ്ഞു, അതെ സാറേ. ഓ, ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഇപ്പോൾ നിങ്ങൾ അത് വാസ്തവത്തിൽ അങ്ങനെ അർത്ഥമാക്കുന്നില്ല. ഒരിക്കലും ഈ ദേശത്ത് വന്നിട്ടില്ലാത്ത ആ മനുഷ്യന് എങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ശല്യപ്പെടുത്തുന്ന കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, അത് സത്യമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ നേരെ ആ മുകളിലേക്ക് മലയുടെ മുകളിലേക്ക് പോകും, എനിക്കത് നിങ്ങളെ തെളിയിച്ചേരാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, അദ്ദേഹം എന്നോട് തിരിച്ചെന്നോട് പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു ആപ്പിൾ പഴം എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ആപ്പിൾ എനിക്കെടുത്ത് തിന്നാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനതെടുത്ത് എന്റെ തുണിയിൽ ഉരസി. ഓ, എന്നാൽ കടത്തിൽ അതെല്ലാം തിന്നുകളയുന്നു, നിങ്ങൾക്കൊരെണ്ണം എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാനത് കടിച്ചിട്ട് ഇത് വളരെ നല്ലൊരു ആപ്പിളാണെന്ന് പറഞ്ഞു. ഓ, അത് ശരി. നിങ്ങൾക്കറിയാമോ, ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെ എന്തോ ഒരു സമയം പറഞ്ഞു, ഞാൻ ആ മരത്തെ അവിടെ നട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ, അതങ്ങനെയാണല്ലേ. അതെ സാറേ. ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ എല്ലാ വർഷവും ഈ വർഷം ഇതുവരെയും അതിശൈത്യം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഇത് ആഗസ്റ്റ് മാസത്തിന്റെ തുടക്കമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഇലകളെല്ലാം മരത്തിൽ നിന്നും പൊഴിയാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അതെ സാറേ, അത് ശരിയാണ്, അത് പൊഴിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ പ്രാവശ്യം അത് നേരത്തെ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരി, എന്റെ വിഷയത്തെ ഞാൻ മാറ്റിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എങ്ങനെയാ രസം മരത്തിൽ നിന്നും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്? ഒരു വിചിത്രകരമായ കാര്യമാകുന്നു. ആ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. എന്നിട്ടും ആ ഇലകളെ നശിപ്പിക്കാൻ അവിടെ അത്രമാത്രം തണുപ്പിന് കഴിയുന്നില്ല. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് അതിനെന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു. കൊള്ളാം, ഞാൻ വെറുതെ ഇങ്ങനെ അതിശയപ്പെടുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അമ്മ എപ്പോഴും പറയാറുണ്ട്, അതായത് പശുവിന്റെ കയറ് വേണ്ടത്രോളം അതിനയച്ചു വിട്ടുകൊടുക്കുക, അതതിൽ തന്നെ കുരുങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് കയറഴിച്ചു വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞു, ഈ വിഷയമായിട്ട് നമുക്ക് എന്താണ് കാര്യം? നിങ്ങൾക്കറിയാമോ, ദൈവം ഈ ആപ്പിൾ പഴങ്ങളെ ആ മരത്തിൽ കൊണ്ടുവരികയും നിങ്ങൾ അതിനെയും അതിന്റെ ഇലകളെയും ആസ്വദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഇലകളുടെ തണലിൽ നിങ്ങൾ ഇരിക്കുകയും മറ്റും ചെയ്യുന്നു. തണുപ്പിന്റെ തുടക്കത്തിൽ അത് താഴേക്ക് പോകുകയും ആപ്പിളുകളുമായിട്ടും ഇലകളുമായിട്ടും അത് വീണ്ടും മുകളിലേക്ക് വരികയും ചെയ്യുന്നു. ഓ, അത് വെറും പ്രകൃതിയാലുള്ള കാര്യമാണ്, അത് വെറും പ്രകൃതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അത് പ്രകൃതിയാണ്, അത് പ്രകൃതിയാണ്. എന്നാൽ ആർക്കോ ആ പ്രകൃതിയെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്താണതെന്ന് നിങ്ങൾ എന്നോട് പറയൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കൊള്ളാം, അത് വെറും സാധാരണമായിട്ടുള്ള പ്രാകൃതിക കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് ഈ ഇലകളോട് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ആ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നതിന്റെ കാരണം എന്താണെന്നാൽ അതിലുള്ള നീര് വേരിലോട്ട് പോകുന്നതിനാലാണ്. തണുപ്പ് സമയത്ത് ആ നീര് മരത്തിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ മരത്തെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. ശരിയെങ്കിൽ ആ നീരിനെ മരത്തിന്റെ വേരുകളിലേക്ക് ഓടിക്കുന്നത് ഏത് ബുദ്ധിയാണ് എന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ നിന്ന് ഓടിക്കൊള്ളുക, തണുപ്പ് കാലം വരുന്നു, ഓടിപ്പോയി വേരിൽ ഒളിച്ചുകൊണ്ടുക എന്ന് അതിനോട് പറയുന്ന ബുദ്ധി എന്താകുന്നു? ഒരു ശവക്കുഴിയിലെ പോലെ അവിടെ തന്നെ ഇരുന്നു കൊള്ളുക, എന്നിട്ട് അടുത്ത വസന്തം വരുമ്പോൾ തിരികെ വന്നു കൊള്ളുക. അങ്ങനെ അത് കൂടുതൽ ആപ്പിളുകളും കൂടുതൽ ഇലകളും മറ്റുമായി കടന്നു വരുന്നു. അത് വെറും പ്രകൃതിയാണ്, അതുകൊണ്ട് അത് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ പറഞ്ഞു, കാലാവസ്ഥയാണത്, അത് മാറുമ്പോൾ നിങ്ങൾക്കറിയാം തണുപ്പ് വരുന്നുവെന്നും മറ്റും. എങ്കിലൊരു ബക്കറ്റ് വെള്ളമെടുത്ത് ആ തൂണിന്റെ അടുത്ത് വെച്ചിട്ട് അത് താഴെ കൊഴിക്കുക. അത് പ്രകൃതിയാണെങ്കിൽ അതിനെ വീണ്ടും ആ തൂണിന്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവരട്ടെ എന്ന് നോക്കുക. നിങ്ങളുടെ വശം അതിന് എന്തോ ഉത്തരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വേട്ടയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ശരിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെടുത്ത് പോയി വേട്ട ചെയ്തു കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരികെ വരുമ്പോൾ എന്ത് ബുദ്ധിയാണ് ആ ഇലകളിലുള്ള നീരിനെ മരത്തിന്റെ വേരുകളിലേക്ക് അയച്ചിട്ട് അതിനെ അവിടെ താമസിപ്പിക്കുകയും അടുത്ത തണുപ്പിനു മുമ്പേ അതിനെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് പറയാമെങ്കിൽ അതേ ബുദ്ധി തന്നെയാണ് അവിടെ മുകളിലുള്ള ആ സ്ത്രീയെ കുറിച്ച് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് പറഞ്ഞതെന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ. നിങ്ങൾ ആ പ്രാസംഗികനല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരറിയാമോ എന്ന് ചോദിച്ചു. അതെ അറിയാമെന്ന് പറഞ്ഞു. ബ്രാണമെന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. അതാകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? ആ പ്രായമേറിയ വ്യക്തിയെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം സാക്ഷ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചു. അതിന്റെ ഒരു വർഷത്തിന് ശേഷം ഇന്ത്യാനയിലെ ലൈസൻസോടുകൂടിയ കാറിൽ ആ മുറ്റത്ത് ഞാൻ ചെന്ന് നിന്നു. അദ്ദേഹം മരിച്ചു പോയിരുന്നു. അവർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വാസ്തവത്തിൽ എന്നെ ചുരണ്ടിയെടുക്കുന്ന മാതിരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേട്ട ചെയ്യുന്നതിനായി എനിക്ക് അനുവാദമുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവർ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചു. കഴിയും മാഡം എന്ന് ഞാൻ പറഞ്ഞു. വേട്ട ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു. എനിക്ക് കാണാം മാഡം, എന്നാൽ എനിക്ക് അനുവാദമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് യാതൊരു അനുവാദവുമില്ല എന്ന് അവർ പറഞ്ഞു. കൂടാതെ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം മാറ്റിക്കിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ സഹോദരി എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു ക്ഷമിക്കാനാവുന്നുമില്ല. അതിൽ ഇന്ത്യാനയിലെ ലൈസൻസ് ഉണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് നിങ്ങൾ നിർഭയമില്ലാത്തവരായ ആളുകളാണ്. എനിക്കത് വിശദീകരിച്ച് പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? എനിക്ക് ശരിക്കറിയില്ല, എന്നാൽ അതിവിടെ തിണ്ണയിലിരുന്നിരുന്ന ഒരു പ്രായമേറിയ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ സഹോദരൻ ബ്രാനമാകുന്നു എന്ന് ചോദിച്ചു. അതെ മാഡം എന്ന് ഞാൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങൾ ആരായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. അദ്ദേഹം മരിച്ചുകൊണ്ടിരുന്ന അവസാന നാഴികയിൽ തന്റെ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിൽ മരിക്കുകയും ദൈവത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്തു എന്ന് അവർ എന്നോട് പറഞ്ഞു. നോക്കൂ, അവർ മിണ്ടാതെ മൗനമായിരുന്നാൽ ഈ കല്ലുകൾ ശബ്ദമുണ്ടാക്കും. പ്രകൃതിയിൽ എന്തോന്നുണ്ട്? പക്ഷികളെ ശ്രദ്ധിക്കൂ, മൃഗങ്ങളെ ശ്രദ്ധിക്കൂ, എല്ലാ കാര്യങ്ങളെയും നോക്കൂ. നിങ്ങൾ പ്രകൃതിയെ ശ്രദ്ധിക്കുക. ആ ചെറു പ്രാവിനെ അതെങ്ങനെയാണ് പറക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൻ എത്രമാത്രം വ്യത്യസ്തപ്പെട്ടതായ ഒരു പക്ഷിയാകുന്നു. അവനിൽ പിത്തനീരില്ല. കാക്കയെ പോലെ അവന് തിന്നാൻ കഴിയുന്നില്ല. അവനിൽ പിത്തനീരില്ല. അതിന് വെള്ളത്തിൽ പോയി കുളിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ ഉള്ളിലുള്ള എന്തോന്ന് അതിനെ അകത്തുനിന്ന് പുറത്തു വരെ വൃത്തിയാക്കുന്നു. ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെയാണ്. ദൈവവും അതുപോലെ തന്നെയാണ് ഒരു പ്രാവിൽ കൂടെ സ്വയമായി തന്നെ തന്നെ പ്രതിനിധീകരിച്ചത്. യേശുവിനെ ഒരു കുഞ്ഞാടിനെ പോലെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. സ്വഭാവത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ദൈവത്തെ കാണും. ദൈവം നമ്മയും ആടുകളോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, അവയെ നയിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ചൊരു സന്ദേശം ഞാൻ പ്രസംഗിച്ചിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കുഞ്ഞാടിനെ നയിക്കുന്നതിന് വേണ്ടി പ്രാവ് ഇറങ്ങി വരികയും അതവനെ അറക്കപ്പെടുന്നതിനായി നയിക്കുകയും ചെയ്തു. ആ പ്രാവ് മറ്റേതെങ്കിലും തരത്തിലുള്ള മൃഗത്തിന്റെ മേൽ പ്രാവിന് വരാൻ കഴിയുകയില്ല. അതെന്തുകൊണ്ടാണെന്നാൽ അവയ്ക്ക് രണ്ടിനും ഒരേ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഒരു ചെന്നായിയുടെ മേൽ പ്രാവ് വരികയാണെങ്കിൽ അത് ചീറ്റുകയോ അല്ലെങ്കിൽ മുറുമുറുക്കുകയോ ചെയ്യുകയും പ്രാവ് പറന്നുപോയി കളയുകയും ചെയ്യുന്നു. എങ്കിൽ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ നമ്മുടെ ദുഷിച്ച വഴികൾ മൂലം പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പറന്നുപോകുകയും ചെയ്യുന്നു. അതിന് അതേ സ്വഭാവം തന്നെ ഉണ്ടായിരിക്കണം. സ്വർഗത്തിലെ പക്ഷി എന്നത് പ്രാവാകുന്നു. ഈ ഭൂമിയിലെ സാമ്യതയുള്ള മൃഗം ഒരു കുഞ്ഞാടാകുന്നു. അവർക്ക് തമ്മിൽ യോജിക്കാൻ കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് നാം പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അവന് നമ്മെ നയിക്കാൻ കഴിയും. എന്നാൽ നാം നമ്മുടെ പഴയ സ്വഭാവത്തിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കും. അത് പ്രവർത്തിക്കില്ല. അതൊട്ടും തന്നെ പ്രവർത്തിക്കില്ല. ഇപ്പോൾ നായകത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ചുവട് നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ കൈകളിലായിരിക്കാം. ആ കൈകൾ ഇപ്പോഴും ഇന്ന് രാത്രിയിൽ എവിടെങ്കിലുമുള്ള സെമിത്തേരിയിലായിരിക്കാം. എന്നാൽ ആ കരങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചുവട് വെക്കുന്നതിനെ നിങ്ങളെ പിടിച്ചിരുന്നതായിരുന്നു. എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് ചുവട് വെക്കുകയും പിന്നെ വീഴുകയും വീണ്ടും എഴുന്നേൽക്കുകയും അങ്ങനെ നിങ്ങൾ ഓർത്തു നിങ്ങൾ വലിയ കാര്യങ്ങളെ ചെയ്യുകയാണെന്ന്. അതിനുശേഷം നിങ്ങളെ ഒരു സ്കൂളിലെ അധ്യാപികയുടെ കയ്യിലേൽപ്പിച്ചു. അങ്ങനെ അവർ നിങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കാൻ തുടങ്ങി. ഒരു കാര്യം എങ്ങനെയെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണമെന്നും ഓ എങ്ങനെ പിടിക്കണമെന്നും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ സ്കൂളിലെ അധ്യാപികയിൽ കൂടി കടന്നുപോയതിനു ശേഷം നിങ്ങൾ തിരികെ വരികയും നിങ്ങളുടെ പിതാവിന്റെ സ്വാധീനത്തിലാകുകയും ചെയ്യുന്നു. അങ്ങനെ പിതാവിന്റെ സ്വാധീനത്തിലായപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നിങ്ങളെ നിങ്ങളുടെ വ്യവസായത്തെ കുറിച്ച് പഠിപ്പിച്ചു കാണാം. എപ്രകാരം വിജയിയായ ഒരു വ്യവസായകനാകണമെന്നും ഒരു ശരിയായ കാര്യങ്ങളെ ചെയ്യണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. നിങ്ങളുടെ അമ്മ നിങ്ങളെ എങ്ങനെ ഒരു നല്ല ഗൃഹനായിക ആയിരിക്കണമെന്നും എങ്ങനെ പാകം ചെയ്യണമെന്നും മറ്റുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ അതിൽ കൂടെ നിങ്ങൾ കടക്കുകയും നിങ്ങളുടെ കർത്തൃസേവകർ അല്ലെങ്കിൽ പട്ടക്കാരൻ നിങ്ങളുടെ മേൽപ്പിടുത്തമായി. എന്നാൽ ആരാണ് ഇപ്പോൾ നിങ്ങളെ നയിക്കുന്നത്? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. നാം എല്ലാവരും എന്തിനൊക്കെയാലോ ഇന്ന് രാത്രിയിൽ നയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്കാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം നയിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ ചെറുപ്പക്കാരനായ വ്യക്തിയെ നമുക്ക് നോക്കാം. എന്താണ് അവനെ സ്വാധീനിച്ചിരുന്നത്? ഈ ചെറുപ്പക്കാരന്റെ വ്യക്തിയെ നമുക്ക് നോക്കാം. ഒരു ചെറുപ്പക്കാരനെ വ്യവസായക്കാരനായിരുന്നു എന്ന് നമുക്ക് ഇദ്ദേഹത്തെ കാണാം. കാരണം അവനൊരു വ്യവസായക്കാരനായിരുന്നു. അദ്ദേഹം ഒരു വലിയ വിജയിയായ മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ അവനൊരു ചെറിയ കുട്ടിയായിരിക്കും അവൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചിരുന്നു കാണും. അവന്റെ പിതാവ് അവനെ അത്രമാത്രം വിജയകരമാക്കിയിട്ട് ചിലപ്പോൾ അവനൊരു അവകാശത്തെ വിട്ടെന്നിരിക്കാം. കാരണം അവൻ സ്വയമായി തന്നെ ഒരു അധികാരിയായിരുന്നു. ഒരുപക്ഷെ അവന്റെ പിതാവ് പോയി കഴിഞ്ഞിരിക്കാം. അങ്ങനെ അവനൊരു വ്യവസായക്കാരനായിരുന്നു. ഇന്ന് നമുക്കവനെ ഒരു ക്രിസ്തീയ വ്യവസായക്കാരൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയുള്ള വ്യവസായക്കാരൻ എന്ന് വിളിക്കാം. അതാണ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് എനിക്ക് തോന്നുന്നു. ഈ വ്യക്തി ഒരു ഈശ്വരഭക്തിയുള്ളവനായിരുന്നു, മറ്റു യാതൊരു രീതിയിലും ഒരു അവിശ്വാസിയായിരുന്നില്ല. കൂടാതെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്നും അവന്റെ അമ്മ അവനെ പഠിപ്പിച്ചിരുന്നു. കൂടാതെ വ്യവസായത്തിൽ എപ്രകാരം ഒരു വിജയിയായ മനുഷ്യനായിരിക്കാൻ കഴിയുമെന്ന് അവന്റെ പിതാവ് അവനെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അവൻ വിജയിയായ ഒരു വ്യവസായക്കാരനായിരുന്നു. ഒരു സഭയിൽ കൂടി വളർത്തപ്പെട്ട് വന്നിരുന്നതായ അവന്റെ അമ്മയും അപ്പനും അവനെ ഒരു പുരോഹിതനിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ആ പുരോഹിതൻ അവനെ വാസ്തവത്തിൽ ഒരു ദൈവഭക്തിയുള്ള മനുഷ്യനാക്കി തീർത്തു. ആ കാരണത്താൽ അവനൊരു നല്ല സംസ്കാരമുള്ള മനുഷ്യനായിരുന്നു. അവൻ വളരെ നല്ല സ്വഭാവത്തോടുകൂടി ഒരു ബാലനായിരുന്നു. യേശു ക്രിസ്തു അവനെ നോക്കിയിട്ട് അവനെ സ്നേഹിച്ചുവെങ്കിൽ അവനിൽ വാസ്തവികമായിട്ടുള്ള എന്തോ ഒന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്രകാരം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ തിരുവെഴുത്ത് പറയുന്നു, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അതെ, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അതുകൊണ്ട് വാസ്തവമായും നോക്കത്തക്ക രീതിയിലുള്ള എന്തോ ഒന്ന് ഈ ചെറുപ്പക്കാരനായ മനുഷ്യനുണ്ടായിരിക്കണം. അവനൊരു നല്ല സ്വഭാവം കൂടാതെ നല്ല സ്വഭാവക്കാരനാണെന്ന് വിലമതിക്കപ്പെട്ടിരുന്നു. അവൻ വളരെ ശരിയായ രീതിയിൽ വളർത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വിവേകശാലിയും മിടുക്കനും ബുദ്ധിമാനും ബിസിനസിൽ വിജയിയും ഈശ്വരഭക്തിയുമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം പ്രമുഖമായ നല്ല സ്വഭാവങ്ങളുണ്ടായിരുന്നു. അതത്രയുമായിട്ട് അത് യേശു ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഈ കാര്യങ്ങളിലെല്ലാം വിജയിയായിരിക്കുകയും എന്നാൽ അവനുമായി അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ യാതൊന്നും തെറ്റായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ സമ്പൂർണമായിട്ട് അളന്നു മുറിക്കപ്പെട്ടിരുന്നവനും ബുദ്ധിമാനും ശരിയായ വിദ്യാഭ്യാസമുള്ളവനും അവന്റെ വിജയവും അവൻ മിടുക്കനും ഒരു നല്ല ബിസിനസ്സുകാരനും ഒരുപക്ഷെ പലസ്തീനിൽ എവിടെയെങ്കിലുമുള്ള ബിസിനസ്സുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനുമായിരിക്കാം. നമുക്കിന്ന് രാത്രിയിൽ ഇവിടെയുള്ളതുപോലെയുള്ള ബിസിനസ്സുകാരുടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരുന്നവനായിരിക്കാം. അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ബിസിനസ് നടത്തുന്നവർ എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായിട്ട് ഒരുവൻ മറ്റൊരുവനുമായിട്ട് കൂട്ടായ്മ ചെയ്യാറുണ്ട്. കാരണം ഒരേ തൊഴിലുകളുള്ള പക്ഷിക്ക് അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നതുപോലെയാണ്. ഈശ്വരഭക്തിയുള്ളതായ മനുഷ്യർക്ക് മദ്യഷാപ്പിലും മറ്റും ഓടി നടക്കുന്നവരെ കുറിച്ച് യാതൊന്നും സംസാരിക്കാനില്ല. കാരണം അവർക്ക് പൊതുവായി യാതൊന്നുമില്ല. നമുക്ക് പൊതുവായ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളോടുള്ള പൊതുവായ കാര്യങ്ങളുണ്ട്. പാപികൾക്ക് പാപികളായിട്ടുള്ളവരോട് പൊതുവായ കാര്യങ്ങളുണ്ട്. അതുപോലെ സമാജങ്ങളും അതെന്ത് തന്നെയായിരുന്നാൽ തന്നെയും അവർക്ക് അവരുടേതായ പൊതുവായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരുടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരുന്നിരിക്കാം. അവന് കഴിയുന്നിടത്തോളം അവൻ ദൈവഭക്തിയുള്ളവനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു അവനോട് ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. നോക്കൂ, അവൻ ശരിയായി വളർത്തപ്പെട്ടിരിക്കുകയും ശരിയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി വളർത്തപ്പെട്ടിരുന്നു. എന്നാൽ നിത്യജീവന്റെ വിചാരവുമായി അവൻ അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം അവനിൽ ഉണ്ടായിരുന്നിട്ടും അവൻ നിത്യജീവനെ കൈവശമാക്കിയിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാ സമാജങ്ങളും നമ്മുടെ സഭയും നമ്മുടെ അംഗത്വവും അതുപോലെ നാം വളരെ പ്രിയമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അമേരിക്കയിലുള്ള സമാജങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്. അതിനെതിരായിട്ട് യാതൊന്നും എനിക്ക് പറയാനില്ല. കൂടാതെ നമ്മുടെ ക്രിസ്തീയ ബിസിനസ്സുകാരായവരുടെ സമാജവും ഒരു വലിയ കാര്യമാണ്. അതെനിക്ക് യാതൊരു സഭാ സമുദായത്തിലും ഉൾപ്പെടാത്തതായ വിചാരങ്ങളുടെ, അതായത് നാം ക്രിസ്ത്യാനികളാണ് എന്നുള്ളതിന്റെ എനിക്ക് വേണ്ടിയുള്ള ഒരു തുറന്ന വാതിലായിരിക്കുന്നു. ആർക്കും നമ്മെ, യാതൊരു സഭാ സമുദായങ്ങൾക്കും നമ്മെ അവകാശപ്പെടാൻ കഴിയുന്നതല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ ദൈവത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു. സഭാ സമുദായങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ ക്രിസ്തുമതം സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടതാകുന്നു. എന്നാൽ നമുക്കുള്ളതായ ഈ കാര്യങ്ങളെല്ലാം അതെത്ര തന്നെ നല്ലതായിരുന്നാലും നാം ഒത്തൊരുമിക്കുമ്പോൾ എത്ര നല്ലതായിരുന്നാലും നമ്മുടെ യോഗങ്ങൾ നല്ലതായിരുന്നാലും നമുക്കുള്ള സാമൂഹ്യമായ യോജിപ്പ് നല്ലതായിരുന്നാലും എന്നിരിക്കലും നാം ഓരോരുത്തരും നിത്യജീവനെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. നാം ബിസിനസ്സിൽ എത്രമാത്രം വിജയിയാണെങ്കിലും എത്രമാത്രം വിജയകരമായിരുന്നാലും അതൊരു കാര്യമല്ല. കൂടാതെ എത്രമാത്രം വലിയ സഭയിൽ അംഗമായിരുന്നാലും എങ്ങനെയൊക്കെ നാം പ്രവർത്തിച്ചാലും എത്രമാത്രം ശരിയായ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിച്ചാലും അപ്പോഴും അത് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തെ നാം വ്യർത്ഥമായി ആരാധിക്കുകയാണ്. യേശുവും അതേപോലെ തന്നെയാണ് അതിനെ തരംതിരിച്ചത്. ഒരു നിമിഷത്തേക്ക് അതിനുവേണ്ടി ഞാനിവിടെ നിർത്തുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നവൻ പറഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുക, ഒരു സത്യനിഷ്ഠതയോടുകൂടിയ ആത്മാർത്ഥമായ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ ആരാധിക്കുകയാണ്, അപ്പോഴും അത് വ്യർത്ഥമാകുന്നു. അതിപ്രകാരം ഏദൻ തോട്ടത്തിൽ വെച്ച് കായനാൽ തുടങ്ങി ആത്മാർത്ഥമായ ആരാധന, എന്നാൽ അത് നിരസിക്കപ്പെട്ടു. വളരെ ദൈവഭക്തിയോടുകൂടിയതായിരുന്നു, എന്നിരിക്കലും നിരസിക്കപ്പെട്ടു. ഷുവർ പോട്ടലിൽ വെച്ച് കഴിഞ്ഞതിന്റെയും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബിസിനസ്സുകാരുടെ യോഗത്തിൽ വെച്ച് ഒരു രാവിലെ ഭക്ഷണ സമയത്ത് അവിടെ 100-ലധികം ആളുകൾ കൂടിയിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടമില്ലാതിരിക്കെ അവൻ ഒരു സേവ ചെയ്യുക എന്ന വിഷയത്തെ പ്രസംഗിക്കുവാനായി 2.5 മണിക്കൂർ നേരമെടുത്തു. ഇപ്പോൾ അത് കേൾവിക്ക് വിചിത്രമായി തോന്നും, എന്നാൽ നമുക്ക് നമ്മുടെ മാർഗങ്ങളെ തന്നെ ദൈവത്തിൽ നിയോഗിക്കപ്പെട്ട മാർഗത്തിലാക്കിയിട്ട് അതിനെ ദൈവം ചെയ്യുന്ന രീതിയിലാക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണെന്ന് നാം എത്രമാത്രം ചിന്തിച്ചാലും അതൊരു കാര്യമല്ല, അത് കർത്താവിന്റെ വചനത്തിനനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. കായൻ ദൈവത്തെ ആരാധിച്ചു, എന്നാൽ അത് കർത്താവിന്റെ വചനത്തിനനുസരിച്ചല്ലായിരുന്നു. പരീശന്മാരെ ആരാധിച്ചു, അതും കർത്താവിന്റെ വചനപ്രകാരമല്ലായിരുന്നു. അങ്ങനെ ബിസിനസ്സുകാരോടുള്ള എന്റെ ഈ പ്രത്യേകമായ സന്ദേശത്തിൽ ഞാൻ ഈ കാര്യങ്ങളെ പഠിപ്പിച്ചു. ദാവീദ് കർത്താവിന് വേണ്ടി ഒരു സേവ ചെയ്യാൻ ആഗ്രഹിക്കുകയും അവൻ അതിനുവേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ ശരിയുമായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം അവിടെ ആയിരിക്കുന്നത് ശരിയായ കാര്യമാണോ? അതുകൊണ്ട് അത് വീണ്ടും നമുക്ക് നമ്മുടെ അരികിൽ കൊണ്ടുവരാമെന്ന് അവൻ പറഞ്ഞു. അവൻ വിജയം പ്രാപിച്ചതായ മറ്റുള്ള രാജാക്കന്മാരുടെ സമയത്ത് അത് അവിടെയായിരുന്നു. അത് ശരിയല്ല, അവർ പെട്ടകത്തിൽ കൂടി ദൈവത്തോട് ആലോചിച്ചില്ല, എന്നാൽ നാം അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ എന്താണ് ചെയ്തിരിക്കേണ്ടത് എന്നറിയുന്നതിനുള്ള ഒരു ശരിയായ കാര്യമാണത്. നാം പോയിട്ട് പെട്ടകത്തെ ഇവിടേക്ക് കൊണ്ടുവരികയും നമുക്ക് കർത്താവിനോട് ആലോചന നടത്തുവാനും കഴിയുമെന്ന് അവൻ പറഞ്ഞു. അത് ശരിയാണ്, അത് മറ്റൊരു രാജ്യത്തായിരിക്കുന്നു. നമുക്കതിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭവനത്തിൽ വെച്ചിട്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അത് ചെയ്യുന്നതിനായി അവൻ തെറ്റായ മാർഗത്തിലേക്ക് പോയി എന്നുള്ള കാര്യത്തെ ശ്രദ്ധിക്കുക. അവൻ അതിനുവേണ്ടി സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും കൂടി ആലോചിച്ചു. അവരെല്ലാവരോടും കൂടി അവൻ ആലോചന നടത്തി. കണ്ടിട്ട് ദൈവത്തിന്റെ ഹിതമായിട്ടും കാഴ്ചയ്ക്കത് കർത്താവിന്റെ വചനം പോലെ തോന്നിയിരുന്നു. കർത്താവിന്റെ വചനത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ സ്ഥാനത്താക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ദൈവഹിതമായിരിക്കുകയില്ല. ഇപ്പോൾ അത് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളതിന്റെ ഒരു സാമാന്യമായ ആശയം നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെയുള്ള സ്ഥാനത്തേക്ക് സഭ വീഴുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീണ്ട മുടിയും ചായം തേച്ച മുഖത്തോടും കൂടിയ മനുഷ്യരുമായിട്ട് വൈകൃതപ്പെട്ടു പോയിരിക്കുന്നു. നാം അത് ആഗ്രഹിക്കുന്നില്ല. എത്രമാത്രം ദൈവഭക്തിയുള്ളവനാണെന്ന് കണ്ടിരുന്നാലും എൽവിസ് പ്രസ്ലിക്ക് എത്രമാത്രം ഈശ്വര ഗാനങ്ങൾ പാടാൻ കഴിഞ്ഞിരുന്നാലും അതൊരു കാര്യമല്ല, അവൻ അപ്പോഴും ഒരു പിശാചാകുന്നു. ഞാൻ വിധിക്കാൻ ആരുമല്ല, എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. അവനൊരു പെന്തിക്കോസ്തുകാരനാണ്, എന്നാൽ അതൊരംശം പോലും അവിടെ അത്യാസമുണ്ടാക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ എന്താണെന്നുള്ളതിന് നിങ്ങളുടെ ഫലങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ മേൽ ആത്മാവ് കടന്നു വരുമ്പോൾ അവൻ അന്യഭാഷ സംസാരിക്കാൻ കഴിയുമെന്നതിലോ അവൻ ഒച്ചമയ്ക്കാൻ കഴിയുമെന്നതിലോ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുമെന്നതിലോ യാതൊരു കാര്യമില്ല. കർത്താവ് ഞാൻ ഇത് ചെയ്തില്ലേ, കർത്താവ് ഞാൻ അത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അന്നാളിൽ വളരെ പേർ വന്നിട്ട് അവനോട് പറയുമെന്ന് യേശു പറഞ്ഞു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നവൻ പറയും. നമുക്ക് യഥാർത്ഥമായും സാക്ഷാലമായിട്ടുള്ള ക്രിസ്ത്യാനികളാകേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് ഇവിടെയുള്ള നിത്യജീവൻ എന്ന ചോദ്യവുമായിട്ട് അഭിമുഖീകരിക്കപ്പെടുന്നതിനാലാണ്. ഒരേ ഒരൊറ്റ രൂപത്തിലുള്ള നിത്യജീവനേ ഉള്ളൂ, അത് ദൈവത്തിൽ നിന്നും വരുന്നു. നിത്യജീവൻ ഉണ്ടായിരിക്കേണ്ടതായ എല്ലാ ജീവികളെയും അവൻ മുൻകൂട്ടി നിയോഗിച്ചിരിക്കുന്നു. അതിപ്രകാരം നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ പാരമ്പര്യ ഗുണവാഹിയായിരുന്നതുപോലെ നിങ്ങൾ ദൈവത്തിലും പാരമ്പര്യ ഗുണവാഹിയാകുന്നു. അങ്ങനെ അവന്റെ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് നിങ്ങൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ അമ്മയുടെ ശയനനിലത്തുകൂടി നിങ്ങൾ കടന്നു വരുന്നു. നിങ്ങളുടെ പിതാവ് നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ അവന്റെ കടിപ്രദേശത്തായിരുന്നു. അങ്ങനെ നിങ്ങളുടെ അമ്മയുടെ നിലത്തുകൂടി കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ പിതാവിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അവനുമായി കൂട്ടായ്മ ചെയ്യാൻ കഴിയും. അതേ കാര്യം തന്നെയാണ് ദൈവത്തിലും. അത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതായ ജീവൻ നിങ്ങളുടെ പിതാവാലുള്ള പ്രകൃതമായ ജീവൻ, അതായത് ശാരീരികമായ ജീവനാകുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവിനാൽ അവന്റെ ഗുണങ്ങളോടുകൂടിയ ജീവൻ നിങ്ങളിൽ വരുന്നതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് വീണ്ടും ജനിക്കുക എന്നതാണ്. പിതാവ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. നോക്കൂ, നിങ്ങളിവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ ലോകസ്ഥാപനത്തിന് പോലും മുമ്പേ നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതിനാലാണ്. അത് യഥാർത്ഥമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു പാരമ്പര്യ ഗുണവാഹിയാകുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ പാരമ്പര്യ ഗുണവാഹിയാകുന്നു. അതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. അതിപ്രകാരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, അതായത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾ അവനോട് കൂടിയായിരുന്നു, കാരണം അവൻ വചനമായിരുന്നു. നിങ്ങൾ അവനോടൊപ്പം കഷ്ടമനുഭവിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവനിലായിക്കൊണ്ട് സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദാവീദ് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുന്നുവെന്ന്. അങ്ങനെ അവൻ ഈ ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തി. അങ്ങനെ അവരെല്ലാവരും കൂടി ആടാനും പാടാനും ആർത്തു വിളിക്കാനും തുടങ്ങി. അവർക്കുണ്ടായിരുന്ന ഈശ്വരഭക്തിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും ദൈവത്തിന്റെ വചനത്തെ തിരികെ ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം എല്ലായ്പ്പോഴും എല്ലാ കാലങ്ങളിലും ഒരേ രീതിയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ആദ്യത്തെ തീരുമാനം എന്നത് അവന്റെ ഒരേ ഒരൊറ്റ തീരുമാനമാകുന്നു, കാരണം തന്റെ തീരുമാനത്തിൽ അവൻ സമ്പൂർണനാകുന്നു. തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് ആദ്യം വെളിപ്പെടുത്താതെ അവൻ ഒരു കാര്യവും ഒരിക്കലും ചെയ്യുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. ആ കാരണത്താൽ ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മെത്തഡിസ്റ്റിനോ ബാപ്റ്റിസ്റ്റിനോ പെന്തിക്കോസ്റ്റുകാർക്കോ അതുപോലെ ഏതെങ്കിലും ഒരു സഭയ്ക്കോ ഒരിക്കലും ഈ സഭയെ മണവാട്ടിയിലാക്കാൻ കഴിയുകയില്ല. അത് മലാഖിയുടെ 4-ാം അധ്യായത്തിന്റെ ഉത്തരമായിരിക്കണം. കാരണം അത് വെളിപ്പെടുത്തുന്നതിനായി ദൈവം ഒരു പ്രവാചകനെ അയച്ചു. കാരണം ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ സഭകൾ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങളെ കുഴപ്പത്തിലേക്ക് വലിച്ചെറിയുകയും താറുമാറാക്കി കളയുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും അവർ ഇതുപോലെ തന്നെ ചെയ്തിരിക്കുകയും ദൈവം എല്ലായ്പ്പോഴും ഒരു പ്രവാചകനെ വിടുകയും ചെയ്തു. ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായ നാഥാൻ എന്ന പ്രവാചകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവുമായി കൂടിയാലോചന പോലെ നടത്തിയിരുന്നില്ല. അങ്ങനെ അവർ അവിടേക്ക് പോകുകയും ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ജീവൻ പോകുവാൻ കാരണമാക്കപ്പെടുകയും അങ്ങനെയെല്ലാമായിട്ട് അവർ ദൈവത്തിന്റെ പെട്ടകമെടുത്തു. ലേവിയരുടെ തോളുകളിൽ അത് വെക്കുന്നതിന് പകരം ഒരു പുതിയ വണ്ടിയിൽ വെച്ചു. അങ്ങനെ ആകപ്പാടെ അതെല്ലാം കൂടി കുഴപ്പത്തിലാക്കി കളഞ്ഞു. നമുക്ക് മുമ്പോട്ട് പോകുന്നതിനായി ദൈവം നൽകിയിട്ടുള്ള വഴിയിൽ കൂടി ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നാം പോകുന്നില്ല എങ്കിൽ അവരെല്ലായ്പ്പോഴും അത് കുഴപ്പത്തിലാക്കി കളഞ്ഞിട്ട് അതിനെ ഏതെങ്കിലും ഒരു ചില സഭാ സംഘടനകളിലേക്കോ സഭാ സമുദായങ്ങളിലേക്കോ ചില സന്ദേശങ്ങളിലേക്കോ എടുത്ത് മാറ്റിക്കളയും. നിങ്ങൾ അവിടേക്ക് പോകുകയും ചെയ്യുന്നു. അതെല്ലായ്പ്പോഴും ഈ രീതിയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേ കാര്യമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയും അഭിമുഖീകരിക്കപ്പെട്ടിരുന്നത്. അവൻ കടന്നു വന്നു. ചിലപ്പോൾ പരീശന്മാരുടെയോ സാധുക്കിയരുടെയോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വലിയ വ്യവസ്ഥയിലെയോ അംഗമായിരുന്നു അവൻ. അവന് കഴിയുന്നിടത്തോളം അവൻ ഈശ്വര ഭക്തിയുള്ളവനായിരുന്നു. എന്റെ ചെറുപ്പം മുതലേ ഈ കൽപ്പനകളെല്ലാം പഠിച്ചിരിക്കുകയും ഞാൻ അതിനെ പാലിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. നോക്കൂ, അതിനാൽ യേശു അവനെ സ്നേഹിച്ചു. എന്നാൽ അവനാൽ നയിക്കപ്പെടുന്നതിനെ അവൻ നിരാകരിച്ചു കളഞ്ഞു. അവന് നിത്യജീവനെ നൽകുന്നതായ യേശു ക്രിസ്തുവിന്റെ സത്യമായ നായകത്തെ അവൻ നിരാകരിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക, അവൻ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായി എന്തോ ചിലത് അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവൻ നല്ല ഗുരു, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിക്കുകയില്ലായിരുന്നു. നോക്കൂ, അവൻ എന്തോ സ്വയമായി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നാമം ചെയ്യുന്നത്. നാം സ്വയം നമ്മളാൽ തന്നെ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാനം ഒരു സൗജന്യമായ ദാനമാണ്. ദൈവം അത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ അതിനായി ഒരു കാര്യവും പ്രവർത്തിക്കുന്നില്ല. അവനത് നിങ്ങൾക്ക് വേണ്ടി മുന്നയോഗിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യുന്നു. അത് അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അതിൽ വിശ്വസിക്കുകയും അത് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതുമായി അവൻ അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ അവന്റെ മതപരമായ ആചാരവിധിയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതായിരുന്നു അത്. അത് വ്യത്യസ്തപ്പെട്ടതായിരുന്നു. അവൻ അവന്റെ പണം മുറുകെ പിടിച്ചുകൊണ്ട് അവനായിരുന്നതായ സഭയിൽ ഒരു അംഗമായിരിക്കാൻ മറ്റും കഴിയുമായിരുന്നു. എന്നാൽ യേശുവിനത് അറിയാമായിരുന്നു. കൂടാതെ അവൻ പണം ശേഖരിച്ചു വെച്ചിരുന്നു. നീ പോയിട്ട് നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക എന്നവൻ പറഞ്ഞു. എന്നിട്ട് നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. എന്നാൽ അവനത് ചെയ്യാൻ പറ്റിയില്ല. അവന്റെ യൗവനകാലത്തുണ്ടായിരുന്ന മറ്റുള്ള നായകന്മാർക്ക് അത്രമാത്രം സ്വാധീനം അവന്റെ മേലുണ്ടായിരുന്നു. അതത്രമാത്രം സ്വാധീനത അവന്റെ മേലുണ്ടായിട്ട് നിത്യജീവനെ നൽകുന്ന ഒരേ ഒരൊറ്റ വഴിയായ യേശു ക്രിസ്തുവിന്റെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വഴിയെ സ്വീകരിക്കാതെ നിരസിച്ചു കളഞ്ഞു. ഒരൊറ്റ ഒരുവന് മാത്രമേ അത് നിങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ. സഭയ്ക്ക് നിത്യജീവനെ തരാൻ കഴിയുകയില്ല. നിങ്ങളുടെ അയൽക്കാരനോ നിങ്ങളുടെ പാസ്റ്റർക്കോ നിങ്ങളുടെ പട്ടക്കാരനോ നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. നിങ്ങളുടെ മതവിശ്വാസത്തിനും അത് കഴിയുകയില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ നിങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എത്രമാത്രം നല്ലവനായിരുന്നാലും നിങ്ങൾ എന്തെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ തുടങ്ങിയാലും അതൊരു കാര്യമല്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തു എന്ന വ്യക്തിയെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അത് ചെയ്തു കഴിയുമ്പോൾ അവൻ വചനമാകുന്നു. അതിനുശേഷം നിങ്ങളുടെ ജീവൻ വചനത്തിന് അനുയോജ്യമായി തീരുകയും നിങ്ങൾ ജീവിക്കുന്നതായി ഈ കാലത്തേക്ക് അത് പ്രകടമാക്കപ്പെടുകയും ചെയ്യുന്നു. നോഹായ്ക്ക് തന്റെ കാലത്തേക്കുള്ള വചനം പ്രകടമാക്കുന്നതിനായി അപ്രകാരം ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ മോശം വന്നിട്ട് പറയുകയാണ്, നമുക്കതറിയാം നോഹ എന്താണ് ചെയ്തതെന്ന്. അതുകൊണ്ട് നമുക്ക് നോഹയുടെ വചനത്തെ എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നോഹ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. നാം ഒരു പെട്ടകമുണ്ടാക്കിയിട്ട് അതിനെ നൈൽ നദിയിൽ ഒഴുക്കിയിട്ട് മിസ്രയേലിൽ നിന്ന് പുറത്തു വരാം. അത് പ്രവർത്തിക്കുകയില്ലായിരുന്നു. കാരണം നോക്കൂ, അത് മറ്റൊരു കാലമായിരുന്നു. മോശയുടെ സന്ദേശവുമായിട്ട് യേശുവിന് വരാൻ കഴിയുകയില്ല. കത്തോലിക്കരുടെ സന്ദേശവുമായിട്ട് ലൂഥറിന് വരാൻ കഴിയുകയില്ല. ലൂഥറിന്റെ സന്ദേശവുമായിട്ട് വെസ്ലിക്ക് വരാൻ പറ്റുകയില്ല. വെസ്ലിയുടെ സന്ദേശവുമായിട്ട് പെന്തിക്കോസ്റ്റുകാർക്ക് വരാൻ പറ്റുകയില്ല. പെന്തിക്കോസ്റ്റ് സഭാസമുദായത്തിൽ മണവാട്ടിക്ക് രൂപം പ്രാപിക്കാൻ കഴിയുകയില്ല. അതിനൊട്ടും കഴിയുകയില്ല. അത് യഥാർത്ഥമായും ശരിയാണ്. പെന്തിക്കോസ്റ്റ് സഭ രൂപീകരിക്കപ്പെട്ട് ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പോലെ ഇത് അവിടെ ആയിരിക്കുന്നു. അതൊരു പതിരാണ്. അത് ഇപ്രകാരം അതിൽ കൂടി ജീവൻ കടന്നു വരുന്നത് പോലെയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ, അതായത് ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ, അതുമല്ല അദ്ദേഹം എന്നെ തീരെ മോശമായ രീതിയിൽ കുറ്റം പറയുകയും ദൈവമെന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പിശാചാണെന്നും പറഞ്ഞു. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ദൈവം തന്റെ കൈകെട്ടി നിന്നുകൊണ്ട് ആദ്യകാലങ്ങളിൽ ആ രക്തസാക്ഷികൾ കടന്നു പോകുന്നതിനെ കൊണ്ടു നിൽക്കുകയും എന്നിട്ട് ചെങ്കടലിനെ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുകയും ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിച്ചു കയറി സിംഹങ്ങൾക്ക് കൊടുക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ട് പിന്നെ അവൻ വാത്സല്യവാനായ ദൈവമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ജീവിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, വചനത്തിന്റെ പ്രേരണയില്ലാതെ ആ വ്യക്തി അത് കാണുന്നതിനെ പരാജയപ്പെട്ടു പോയി. ആദ്യത്തെ ഗോതമ്പ് മണിയുടെ വിത്തിന്, അതായത് മണവാളന് വീണ്ടും ഉയർക്കുന്നതിന് മണ്ണിൽ വീഴേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പെന്തിക്കോസ്റ്റ് ദിവസം ജനിക്കപ്പെട്ട ആദ്യത്തെ മണവാട്ടിക്കും മറ്റേതൊരു വിത്തിനെയും പോലെ അടക്കപ്പെടുന്നതിനായി ഇരണ്ട കാലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു. അവർക്ക് മരിക്കേണ്ടിയിരിക്കുന്നു. അവർക്കത് ചെയ്തിരിക്കണം. എന്നാൽ അത് ലൂഥറിന്റെ ആദ്യത്തെ മതപരിഷ്കരണത്തിൽ വീണ്ടും മുളച്ചു വരാൻ തുടങ്ങി. കാഴ്ചയ്ക്ക് അത് കുഴിച്ചിട്ടതായി വിത്തുപോലെ കണ്ടിരുന്നില്ല. എന്നാൽ അത് ആ ദിവസത്തേക്കുള്ള പ്രകാശമായിരുന്നു. അതിനുശേഷം തണ്ട് തൊങ്ങലിലേക്ക് വരാൻ തുടങ്ങി. അത് വെസലിയായിരുന്നു. അങ്ങനെ അത് തൊങ്ങലിൽ നിന്നും പൊന്തിക്കോസിലേക്ക് കടന്നു വന്നു. അത് പുറന്തോടായിരുന്നു. ഒരു ഗോതമ്പ് മണി അത് വളർന്നു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ, ഗോതമ്പ് കൃഷിയുള്ള ഒരു വ്യക്തിയുടെ അവിടെയുള്ള ഗോതമ്പിന്റെ രൂപത്തെ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അത് ഗോതമ്പ് വിത്ത് പോലെ കാഴ്ചയ്ക്ക് തോന്നും. എന്നാൽ നിങ്ങൾ പോയി ഒരു ചവണ എടുത്തിട്ട് ആ ഗോതമ്പ് വിത്തിനെ തുറന്നു നോക്കുക, അവിടെ വിത്ത് കാണാൻ കഴിയുക പോലുമില്ല. അത് വെറും ഒരു തോടാകുന്നു. പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ വിത്തനെ വഹിക്കുവാനായി അത് അവിടെ രൂപം കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവൻ തണ്ടനെ വിട്ടിട്ട് തൊങ്ങലിലേക്ക് പോകുന്നു, പിന്നെ തൊങ്ങലിനെ വിട്ടിട്ട് പുറന്തോടിലേക്ക് പോകുന്നു, അതിനുശേഷം പുറന്തോടിനെ വിട്ടിട്ട് ഗോതമ്പിലേക്ക് പോകുന്നു. അതിന്റെ മൂന്ന് ഘട്ടങ്ങളെ കാണുന്നില്ലേ? അതിനുശേഷം ഈ മൂന്ന് ഘട്ടങ്ങളെയും പുറത്താക്കിയിട്ട്, അതായത് ലൂഥറിനും വെസ്ലിക്കും പെന്തിക്കോസ്റ്റിനും പുറത്താക്കിയിട്ട് ഗോതമ്പ് മണി രൂപം പ്രാപിക്കുന്നു. ശരിയും യഥാർത്ഥമാണ്. നോക്കൂ, ഇതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് പ്രകൃതിയെ തടസ്സപ്പെടുത്താൻ കഴിയുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിൽ നിന്നും ഒരു സന്ദേശം അയക്കപ്പെട്ടതിന്റെ എല്ലാ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് രൂപവത്കരിക്കപ്പെട്ടു. എന്നാൽ ഈ സന്ദേശം ഇപ്പോൾ 20 വർഷത്തോളമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ യാതൊരു സംഘടനയുമില്ല. അതങ്ങനെ ഉണ്ടാകുകയുമില്ല. നോക്കൂ, അങ്ങനെ ഇപ്പോൾ ഗോതമ്പിന്റെ വിത്ത് പക്വതപ്പെടുന്നതിനു വേണ്ടി, സൂര്യപ്രകാശത്തിനടിയിലായിരിക്കുന്നതിനുള്ള അവസരം കൊടുക്കുന്നതിനു വേണ്ടി പുറന്തോടന മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശത്താൽ പക്വതപ്പെട്ടിട്ട് വീണ്ടും നേരെ സഭയിലേക്ക് തിരികെ വരുന്നു. അങ്ങനെ മണ്ണിലടിയിലേക്ക് പോയ ആദ്യത്തെ യഥാർത്ഥമായ സഭയെ പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം രൂപപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ നിത്യജീവനെ കാണാം. തണ്ട് ജീവനെ വഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് തണ്ടായി തീർന്നപ്പോൾ അത് സംഘടിക്കപ്പെട്ടിട്ട് തീർന്നു പോകുകയും അതിലുണ്ടായിരുന്ന ജീവൻ നേരെ വെസലിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അത് നേരെ കടന്നു. എന്തുകൊണ്ടാണ്? അവരിൽ ഓരോരുത്തരെ ശ്രദ്ധിക്കുക. ഒരു വലിയ ഇലയെ കണ്ടാൽ വിത്തുമണി പോലെ തോന്നിക്കുകയില്ല. എന്നാൽ ഒരു ചെറിയ പൂമ്പടി വരുമ്പോൾ അത് പതിരിലോ അല്ലെങ്കിൽ തണ്ടിലോ തൊങ്ങലിലോ പൂമ്പടിയിലോ കണ്ടാൽ ഒത്തിരി ഗോതമ്പ് മണികളെ പോലെ തോന്നും. എന്നാൽ അത് പുറന്തോടിലേക്ക് കടന്നു വരുമ്പോൾ അത് മിക്കവാറും അവിടെയായിരിക്കുന്നു. മത്തായി 24:24 അവസാന നാളുകളിൽ എന്ന് കർത്താവ് പറയുന്നില്ലേ? അവ തമ്മിൽ അത്രമാത്രം അടുത്തായിട്ട് ഈ പാരമ്പര്യ ഗുണവാഹികളെ, ഈ മുൻനിർണയിക്കപ്പെട്ടവരെ, വൃതന്മാരെയും കഴിയുമെങ്കിൽ തെറ്റിച്ചു കളയും. നോക്കൂ, കാഴ്ചയ്ക്ക് എല്ലാം യഥാർത്ഥമായവയെ പോലെയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അന്ത്യനാളുകളിലും. അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഇത് ഗോതമ്പിന്റെ സമയമാണ്. ഇത് കൊയ്ത്തുകാലമായി കൊണ്ടിരിക്കുന്നു. ഇത് ലൂഥറിന്റെ കാലമോ പെന്തിക്കോസ്റ്റിന്റെ കാലമോ അല്ല, ഇത് മണവാട്ടിയുടെ കാലമാണ്. മോശ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്ത് വിളിച്ചിറക്കിയതുപോലെ ക്രിസ്തുവും ഒരു സഭയിൽ നിന്നും ഒരു സഭയെ വിളിച്ചിറക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? അതേ കാര്യം തന്നെ ഒരു മാതൃകയായിട്ട് അവരെ മഹിമയേറിയ നിത്യതയിലേക്ക്, വാദ്യത്ത് ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആ വിളിയെ കൊടുക്കുന്ന ക്രിസ്തു എന്ന വ്യക്തിയെ നിരസിക്കുന്നത്, നിങ്ങളൊരു പെന്തിക്കോസ്തലായിരുന്നാലും ലൂഥർ ആയിരുന്നാലും മെത്തഡിസ്റ്റ് ആയിരുന്നാലും അങ്ങനെ എന്തു തന്നെയായിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അവർക്കെതിരായി യാതൊന്നുമില്ല, യാതൊരു കാര്യവുമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ സമയത്തെ ആളുകൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് വചനമാകുന്ന ക്രിസ്തു എന്ന വ്യക്തിയെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. എബ്രായർ 13:8 പ്രകാരം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നോക്കൂ, നിങ്ങൾ നിത്യജീവന്റെ ആ വ്യക്തിയെ സ്വീകരിച്ചിരിക്കണം. ലൂഥറിനുണ്ടായിരുന്ന ജീവൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ന്യായീകരണമായിരുന്നു. വെസ്ലിയിലുണ്ടായിരുന്ന ശുദ്ധീകരണം അതിനോട് ചേർക്കപ്പെട്ടു. പെന്തിക്കോസ്റ്റിലുണ്ടായിരുന്ന വരങ്ങളെയെല്ലാം തിരികെ അതിനോട് യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനോട് ചേർക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അത് ദേഹത്തെ പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ മൂന്ന് അവസ്ഥകളാണുള്ളത്. അങ്ങനെ ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് വരുമ്പോൾ ലൂഥറൻകാരിൽ വസിച്ചിരുന്ന ജീവൻ കടന്നുവരികയും മെത്തഡിസ്റ്റുകാരിൽ വസിച്ചിരുന്ന ജീവൻ കടന്നുവരികയും പെന്തിക്കോസ്റ്റിലേക്ക് കടന്നു വന്ന ജീവനും അങ്ങനെ എല്ലാം കൂടി ഈ ഭൂമിയിൽ നിന്നും മണവാട്ടിയുടെ ശരീരത്തിലേക്കായിട്ട് സ്വർഗത്തിലേക്ക് ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ, ഇത് വികാരാവേശമുണ്ടാക്കുന്നതാണ്. ഇത് സത്യമാകുന്നു. നാം ഒരു വളവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നാം സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ വരവിനെ കാത്തിരിക്കുന്നു. നാം പറയാനുള്ളത് പോലെ പിരമിഡിന്റെ മേലുള്ള മൂടി എന്നത് അവന്റെ തിരിച്ചുവരവാകുന്നു. സഭ ഉടനെ തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കും. നാം അതിനായി തയ്യാറായിരിക്കണം. അതിനുള്ള ഒരേ ഒരു വഴി എന്നത് വെറുതെ ഇപ്രകാരം പറയുന്നതല്ല, ഞാൻ അസംബ്ലിയിലെ അംഗമാകുന്നു, ഞാൻ 1S കാരനാകുന്നു, 2S കാരനാകുന്നു എന്നല്ല. അല്ലെങ്കിൽ അതെന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ അംഗമാകുന്നു, അങ്ങനെ അവിടെയുള്ളതായി കാര്യങ്ങൾ അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഒച്ചവയ്ക്കുകയും ആടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് ശരിയായ കാര്യമാണ്. എന്നാൽ അത് അവരുടെ കാലമായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഉണ്ടാക്കിയതായ സഭാ സംഘടനയുമായിട്ടല്ല നിങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നത്. എന്നാൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവനായ യേശു ക്രിസ്തുമായിട്ടാണ്. ഈ ചെറുപ്പക്കാരനും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. മോശ കൽപ്പനകളെ എഴുതിയിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, തന്റെ പ്രവാചകനാൽ ഈ കൽപ്പനകളെ എഴുതിയ അതേ ദൈവം തന്നെയായിരുന്നു. എന്നെ പോലെ തന്നെ ഒരു പ്രവാചകനെ ഞാൻ എഴുതേൽപ്പിക്കുമെന്ന് പ്രവചിച്ചത്. അന്നാളിൽ അവന്റെ ശബ്ദം കേൾക്കാത്തവരെല്ലാം നശിപ്പിക്കപ്പെടും. തിരികെ സഭാ സംഘടനകളായ പുറന്തോടിലേക്കും തൊങ്ങലിലേക്കും തിരിയും. അവർക്ക് ജീവനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഞാനൊരു പെന്തിക്കോസ്തുകാരനാകുന്നു, ഞാൻ ഇതിലെ അംഗമാകുന്നു, ഞാൻ അതിലെ അംഗമാകുന്നു എന്ന് പറയരുത്. അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് നിത്യജീവനായ ക്രിസ്തു എന്ന വ്യക്തിയെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് നാം എല്ലാവരും അഭിമുഖീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് മറന്നു കളയരുത്. അവന്റെ മേൽ എത്രമാത്രം സ്വാധീനതയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു, ഞങ്ങൾ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യത്തിന് അവന്റെ മേൽ സ്വാധീനതയുണ്ടായിരുന്നു. എന്നാൽ നിത്യജീവന്റെ നായകത്വത്തെ നിരാകരിച്ചു കളയുന്നത് എത്രമാത്രം മരണഹേതുകരമായ കാര്യമാണ്. ഇന്ന് രാത്രി ആ ജീവൻ ഇവിടെ സന്നിഹിതമായിരിക്കുന്നു. അത് ശരിയാണ്, ക്രിസ്തുവിന്റെ ആത്മാവാലുള്ള രൂപമായ പരിശുദ്ധാത്മാവ് ഇവിടെയായിരിക്കുന്നു. അവന്റെ ആത്മാവായ അഭിഷേകം ഇവിടെയായിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. കാരണം അതിന്റെ പൂർത്തീകരണം തൊട്ട് ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. യേശു ഒരുവന് മാത്രമേ നിങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കാൻ കഴിയും. ഒരു സഭയ്ക്കോ ഒരു സഭാ സംഘടനയ്ക്കോ ഒരു പ്രചാരകനോ ഒരു പട്ടക്കാരനോ മറ്റു യാതൊന്നും നിങ്ങളെ അതിലേക്ക് നയിക്കാൻ കഴിയുകയില്ല. നിങ്ങളെ നയിക്കാൻ കഴിയുന്ന അവൻ ഒരുവനാൽ മാത്രം നിങ്ങൾ നയിക്കപ്പെട്ടിരിക്കണം. അവൻ സ്വയം തന്നെയായിരിക്കുന്ന തന്റെ സ്വന്തം വചനത്തിൽ നിന്നും വെളിയിലായി അവൻ നിങ്ങളെ നയിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ? അങ്ങനെ അവൻ വചനമാകുന്നുവെങ്കിൽ നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾ ആ വചനത്തിന്റെ ഒരു ഭാഗമല്ലേ? ഇന്നത്തെ കാലത്തേക്ക് രക്ഷയുടെ ജലമായിട്ട് ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന വചനത്താൽ അവൻ ഇന്ന് തിരിച്ചറിയപ്പെടുന്നു. അതിപ്രകാരം അപ്പോസ്തലന്മാരാൽ അവനെ തിരിച്ചറിയപ്പെട്ടു. അതുപോലെ ലൂഥറിനാലും വെസ്ലിയാലും അങ്ങനെ അവരുടേതായ സമയങ്ങളിലുള്ളവരാൽ അവൻ തിരിച്ചറിയപ്പെട്ടതുപോലെയാണ്. ഇത് വേറൊരു കാലമാകുന്നു, ഇത് വചനമാകുന്നു. ഇപ്പോൾ ഞാൻ സംഭവിച്ചു കാണുന്നത് ഈ കാര്യങ്ങൾ ഈ നാഴികയിലേക്ക് സംഭവിക്കാനായി മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. അവൻ നിങ്ങളെ നിത്യജീവങ്കിലേക്ക് നയിക്കട്ടെ. ഈ ചെറുപ്പക്കാരനായ വ്യക്തി എല്ലാ നല്ല കാര്യങ്ങളും പ്രാപിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും സ്കൂളിൽ അവനൊരു മിടുക്കനായ കുട്ടിയായിരുന്നു. അവനൊരു നല്ല കുട്ടിയായ പോലെ അവനൊരു നല്ല കുട്ടിയായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. കൂടാതെ അവന്റെ പിതാവിന്റെ ബിസിനസ് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ അവൻ മിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു. അവന്റെ മാതാപിതാക്കന്മാർക്ക് അവൻ നല്ലവനായിരുന്നു. അവന്റെ പട്ടക്കാരനോട് അവൻ ഭക്തിയുള്ളവനായിരുന്നു. തന്റെ സഭയോട് അവൻ ഭക്തിയുള്ളവനായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളോട് അവൻ ഭക്തിയുള്ളവനായിരുന്നു. എന്നാൽ അവൻ ആ വലിയ കാര്യത്തെ നഷ്ടപ്പെട്ടു പോയി. നിത്യജീവന്റെ നായകനായ യേശു ക്രിസ്തുവിനെ അവൻ തള്ളിക്കളഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവന് വളരെയധികം അർത്ഥമുണ്ടാക്കിയിരുന്നില്ല. ശ്രദ്ധിക്കുക, ഈ നായകത്വം ഇന്ന് നാം ഓരോരുത്തർക്കും അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരനെ വ്യക്തി ചെയ്തതുപോലെ തന്നെ നാം എത്രമാത്രം ഈശ്വര ഭക്തിയുള്ളവനായാലും യാതൊരു കാര്യമല്ല. നിങ്ങളൊരു കത്തോലിക്കക്കാരനായിരിക്കാം, നിങ്ങളൊരു ബാപ്റ്റിസ്റ്റോ മെതഡിസ്റ്റോ അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്തുകാരനോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇതേ കാര്യം ഇന്ന് രാത്രിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നു. നിത്യജീവൻ എന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കലാണ്. നമുക്ക് ഈ അവസരം നൽകപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്തതുപോലെ നമുക്ക് കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ നാം നശ്വരമായവരാകുന്നു. നമുക്കിഷ്ടമായതിനെ തെരഞ്ഞെടുക്കുന്നതിനൊരു അവസരം നന്നും ഇരിക്കുന്നു. നിങ്ങൾക്കൊരു തെരഞ്ഞെടുക്കലുണ്ട്. ദൈവം അതുണ്ടാക്കിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ കഴിയും. അവൻ ആദാമിനെയും ഹവ്വായെയും അവർക്കിഷ്ടമുള്ള സാൻമാർഗിക പ്രവർത്തനത്തിനായി ഇട്ടുവെങ്കിൽ അവർക്കിഷ്ടമുള്ളത് അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും. അങ്ങനെ അവർ തെറ്റായ കാര്യത്തെ തെരഞ്ഞെടുത്തു എങ്കിൽ നോക്കൂ, അവൻ അവരോട് ചെയ്തിരിക്കുന്നതിലും കൂടുതൽ നിങ്ങളോട് എങ്ങനെ ചെയ്യാൻ കഴിയും? അവൻ അതേ കാര്യങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പിലും നടത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കൊരു തെരഞ്ഞെടുക്കലുണ്ട്, അതിൽ ചിലത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസം എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കോ ചെയ്തിരുന്നാലും ഒരു യൗവനക്കാരനായിരിക്കെ നിങ്ങൾക്കതിനെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കതൊരു തെരഞ്ഞെടുക്കലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസം എടുക്കാതെ ഇരിക്കാം, വെറുതെ അത് നിരസിച്ചു കളയാൻ പറ്റും. നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്കൊരു തെരഞ്ഞെടുക്കലുണ്ട്. ഇവിടെ ഞാൻ സ്വല്പം നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടവണ്ണം തലമുടി വളർത്തിയിട്ട് ഒരു ബീറ്റിലാകുകയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒന്നും പറഞ്ഞുകൂടാത്ത ഒരുവനെ പോലെ ആകുകയോ ചെയ്യാം. നിങ്ങൾ സ്ത്രീകൾക്ക് കാഴ്ചയ്ക്കൊരു മാന്യതയുള്ള സ്ത്രീകളെ പോലെ കാണുവാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടെ പുറത്തുള്ളതായ വിചിത്രമായ ജീവികളിൽ ഒന്നിനെ പോലെ ആയിരിക്കാൻ കഴിയും. നീല നിറന്തേച്ച കണ്ണുകളോടും വട്ടത്തിൽ തലമുടി കത്തിരിച്ചും അതുപോലെയുള്ള കാര്യങ്ങളുമായി കാണാൻ പറ്റും. അവർ സമ്പൂർണമായും ദൈവത്തിന്റെ വചനത്തോട് എതിരായിട്ടുള്ളവരും അത് പരിപൂർണമായും വചനമായിട്ട് പരസ്പര വിരുദ്ധമായ കാര്യമാകുന്നു. അവൾ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യതയുള്ളവളല്ല. അത് സത്യമാകുന്നു, വാസ്തവമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. തിരുവചനം അപ്രകാരമാണ് പറയുന്നത്. എന്നാൽ സഭയെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ധാരാളം ടെലിവിഷനും ധാരാളം ലോകകാര്യങ്ങളും കണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ ആദാമിന്റെ സ്വഭാവം അതിലേക്ക് മാറ്റപ്പെട്ടിട്ട് ബാക്കിയുള്ള ലോകരെ പോലെ പ്രവർത്തിക്കുന്നത് അത്രമാത്രം പ്രയാസമില്ലാതെ ആയിരിക്കുന്നു. ഞാനിത് വീണ്ടും ആവർത്തിക്കട്ടെ. മോശയുടെ കാലത്ത് മോശ ദൈവമക്കളെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ പ്രായശ്ചിത്തത്തിന് വേണ്ടിയുള്ള അപ്പത്തിന്റെ വഴിപാടിൽ ജനങ്ങളുടെ ഇടയിൽ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണ്ടിയിരുന്നു. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലാണെന്ന് ആർക്കും അറിയാം. 7 ദിവസം നിങ്ങളുടെ പാളയങ്ങളിൽ പുളിപ്പുള്ള അപ്പം ഉണ്ടായിരിക്കരുത്. ആ 7 ദിവസങ്ങൾ 7 സഭാകാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു. നോക്കൂ, പുളിപ്പുള്ള അപ്പം ഉണ്ടായിരിക്കരുത്. ഇപ്പോൾ അതെന്താകുന്നു? ഒരു മതസംഹിതയോ ഒരു ലോകകാര്യമോ ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുതകളെയോ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലില്ല എന്ന് യേശു പറഞ്ഞു. നാം അതിനെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഒരു കാര്യത്തെ മാത്രമായിട്ട് വിശ്വസിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയും നിങ്ങളുടെ സഭയിൽ വിശ്വസിക്കുകയും ലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്കതെല്ലാം കൂടി തമ്മിൽ കുഴയ്ക്കാൻ പറ്റുകയില്ല. കൂടാതെ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന സഭകൾ ചെയ്ത പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ നാഴികയും സന്ദേശത്തെയും എടുക്കേണ്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ശേഷിക്കപ്പെട്ടത് അടുത്ത ദിവസം രാവിലത്തേക്ക് വെക്കരുത്, അതിന്റെ അർത്ഥം അടുത്തായി വരുന്ന കാലഘട്ടത്തിലേക്ക് വെച്ചേക്കരുത്, അത് തീയിലിട്ട് ചുറ്റും നശിപ്പിച്ചു കളയണം. അതായത് നിങ്ങൾ ജീവിക്കുന്നതായി ഈ കാലഘട്ടത്തിലുള്ള ഈ സന്ദേശം അത് തിരുവചനത്താൽ നിന്നായിരിക്കുകയും അത് ഇപ്രകാരം ചെയ്യുന്നത് ദൈവത്താലാണെന്ന് ന്യായീകരിക്കപ്പെടുകയും ദൈവത്താൽ തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യാം. അത് നിത്യജീവനാകുന്നു. അത് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ നയിക്കുന്നതിന്റെ തന്റെ നായകത്വമാകുന്നു. വളരെയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അതോടൊപ്പം നമുക്ക് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാം. നിങ്ങളുടെ പെരുമാറ്റത്തിന്റെയും തെരഞ്ഞെടുക്കലുണ്ട്. ഇപ്പോൾ അത് തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുകയില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന്റെ ആകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരാകുന്നു. കൂടാതെ നിങ്ങളുടെ പുറമെയുള്ള പ്രകടനം അകത്തെന്താണുള്ളതെന്ന് എന്നെ വ്യക്തമായി കാണിക്കുന്നു. അതായത് ഒരു ഞെരിഞ്ഞിൽ നിങ്ങളിൽ പലരും ചിന്തിക്കും, അതായത് ഞാൻ പരിശുദ്ധാത്മാവം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനെ ഒട്ടും അർത്ഥമാക്കുന്നില്ല. ഇല്ല സാറേ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മണിക്കൂറുകളിലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും എന്നിരിക്കലും നിങ്ങൾ അപ്പോഴും നഷ്ടപ്പെട്ടവനായിരിക്കുകയും നരകത്തിലേക്ക് പോകാൻ കഴിയും. ബൈബിൾ പ്രകാരം പറയുന്നു, അതെ, അത് യഥാർത്ഥമായും ശരിയാണ്. ഇവിടേക്ക് ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ പുറമെയുള്ള വ്യക്തിത്വമാണ്. നിങ്ങൾക്ക് പുറമെയുള്ളതായി ശരീരമായി സംബന്ധപ്പെടുന്നതിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നു. അത് അവനുമായി സംബന്ധപ്പെടുന്നതിനല്ല, എന്നാൽ ഈ ഭൂമിയിലുള്ള ഭവനവുമായി സംബന്ധപ്പെടുന്നതിനാണ്. അത് കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നതാകുന്നു. അതിനുശേഷം ഈ പുറമെയുള്ള ശരീരത്തിനകത്തായി നിങ്ങൾക്ക് ഒരു ആത്മാവുണ്ട്. അതിനും 5 വാതിലുകളുണ്ട്, വിവേകം, സ്നേഹം ഇത്യാദികളാണ്. ഈ 5 വാതിലുകളാൽ നിങ്ങൾ ആത്മീക ലോകവുമായി സംബന്ധപ്പെടുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങളുടെ ശാരീരികത ശാരീരികതയുമായി സംബന്ധപ്പെടുകയും നിങ്ങളുടെ ആത്മീകത ആത്മീകപരമായ കാര്യങ്ങളുമായി സംബന്ധപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്കൊരു പ്രാണനുണ്ട്. ആ പ്രാണൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വരുന്ന പാരമ്പര്യ ഗുണവാഹിയാകുന്നു. അതിപ്രകാരം ഒരു ബാലൻ അതിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നത് പോലെയാണ്. ആ ശിശു അതിന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ അതൊരു ചെറിയ ജീവാണുവാകുന്നു. അത് മുട്ടയിലേക്ക് കഴിഞ്ഞു ചെല്ലുന്നു. അതിലെ ഒരു കോശം മനുഷ്യനായും ഒരു കോശം പട്ടിയായും ഒരു കോശം പൂച്ചയായും ഒരു കോശം കുതിരയായും രൂപപ്പെടുന്നില്ല. അവയെല്ലാം മനുഷ്യകോശങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു യഥാർത്ഥമായ മനുഷ്യകോശത്തിൽ നിന്നും അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ വ്യക്തി നിത്യജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെട്ടിരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ദൈവത്തിന്റെ വചനത്തിനുമേൽ വചനവും വചനത്തിനുമേൽ വചനവുമായിരിക്കും. അതൊരു സഭാ സമുദായത്തിലെ മതവിശ്വാസവും പിന്നെ വചനവും പിന്നെ മതവിശ്വാസവും ആയിരിക്കുന്നില്ല, പ്രാവർത്തികമാക്കപ്പെടുന്നില്ല. നിങ്ങൾക്കതിനുമേൽ ആ പുളിപ്പുണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. ഒരൊറ്റ നിത്യജീവൻ മാത്രം, അത് യേശു ക്രിസ്തു എന്ന വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമാകുന്നു, വചനം ജഡമാകുകയും നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്തു. സ്നേഹിതരെ, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ തീറ്റുന്നു. ഈ സന്ദേശത്തെ കൊണ്ടുചെല്ലുന്നതിനായി നിങ്ങൾ എന്നെ ലോകത്തിലെങ്ങും മതപ്രചാരണത്തിന്റെ മൈതാനത്തിലേക്ക് അയക്കുന്നു. എനിക്ക് നിങ്ങളോട് സത്യസന്ധനായിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കൊണ്ട് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ ജനങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, എന്നാൽ ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അത് തെറ്റിദ്ധരിക്കുകയാണ്. കൊള്ളാം, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സഭ തെറ്റിപ്പാറി പോകുന്നത് ഞാൻ കാണുമ്പോൾ, എന്നിട്ട് സഭയ്ക്ക് ചുറ്റുപാട് നോക്കിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അവരൊട്ടും പ്രാവർത്തികമാക്കുന്നില്ല. എങ്കിൽ പിന്നെ തിരുവഴുത്തിലേക്ക് നോക്കുക, അവസാന നാളുകളിൽ ഈ സഭയ്ക്ക് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ആ ശീതോഷ്ണവാനായ ലാവോദിക്യ സഭാ കാലഘട്ടം വചനമാകുന്ന യേശുവിനെ പുറത്താക്കിയിരിക്കുന്നു. അവൻ യാതൊരു സഭയും ഇനിയും വിളിക്കുവാൻ പോകുന്നില്ല. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ പറയുന്നു. അതായത് വചനത്തെ എടുത്തിട്ട് അവരുടെ മേൽ തെറുതെറെ പ്രഹരിക്കുകയും നീ ഇതിൽ തെറ്റാണെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നീ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ താഴം കഴിക്കും. അതൊരു സഭയോട് കൂടിയല്ല, കാരണം അവൻ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സഭയ്ക്ക് മെഡിക്കൽ സമിതിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്കാണ് സഭ പോയിരിക്കുന്നത്. നേരെ തിരിച്ച് അവൾ വന്നിരുന്നത് അതേ റോമിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ അത് വാസ്തവികതയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് പേപ്പറിൽ കുറിച്ചു വെച്ചത് എന്റെ വശമുണ്ട്. അങ്ങനെ അത് അവിടെ ആയിരിക്കുന്നു. അത് മാത്രമല്ല, എന്നാൽ അത് ബൈബിളിലും എഴുതിയിരിക്കുന്നു. അതുപോലെ ദർശനങ്ങളിലും അങ്ങനെ അവൾ തിരികെ പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനെ രക്ഷിക്കുന്നതിന് യാതൊരു മാർഗമില്ല, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനാ രീതിയിൽ പോകേണ്ടിയിരിക്കുന്നു. ദൈവം വ്യക്തികളെ വിളിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി, 1000-ൽ നിന്നും ഒരുവൻ, അതൊരു കോടിയിൽ നിന്നും ഒന്നായിരിക്കും. കഴിഞ്ഞ കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നതുപോലെയാണ്. അതായത് ഇസ്രായേൽ മിസ്രയേമിൽ നിന്ന് കടന്നു വരുമ്പോൾ അവിടെ 2 കോടി ജനങ്ങളാണ് കടന്നു വന്നത്. വെറും 2 കോടി ജനങ്ങൾ, എന്നാൽ 2 പേർ മാത്രമാണ് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത്, 1 കോടിയിൽ നിന്ന് 1 മാത്രം. നിങ്ങൾക്കതിനെ കുറിച്ചറിയാമോ? അത് കാലേബും യോശുവയുമായിരുന്നു. അതുകൂടാതെ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, ഞങ്ങൾ ആചാരമര്യാദകളെ പാലിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അവനവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, അത് ശരിയാണ്, എന്നാൽ അവരെല്ലാവരും എന്നേക്കുമായി വേർതിരിയപ്പെട്ടു, അവരെല്ലാം മരിച്ചുപോയി. പുരുഷനിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്നോ അശുക്ലം വരുമ്പോൾ അതിൽ ഒരു കോടിക്കണക്കിനോളം മുട്ടകൾ വരികയും അതുപോലെ കോടിക്കണക്കിനോളം ബീജം വരികയും ചെയ്യുന്നു. ആ ചെറിയ ബീജങ്ങളിൽ നിന്നെല്ലാം കൂടി, അതൊരു കാളയിൽ നിന്നായാലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നായാലും അല്ലെങ്കിൽ എന്തിൽ നിന്ന് തന്നെ ആയിരുന്നാലും, അതിൽ കോടിക്കണക്കിനോളം ബീജങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഒരൊറ്റ ബീജം മാത്രമേ ജീവനെ സ്വീകരിക്കുന്നതിനായി മുന്നയോഗിക്കപ്പെട്ടിട്ടുള്ളൂ, അതുപോലെ ഒരൊറ്റ മുട്ട മാത്രമേ അതിനെ സ്വീകരിക്കുന്നതിനായി ഉൽപാദന ശക്തിയുള്ളതായിട്ടുള്ളൂ. അത് ശരിയാണ്, ഒരൊറ്റ മുട്ടയെ മാത്രമേ അത് കണ്ടുമുട്ടുകയുള്ളൂ. അതിപ്രകാരം ഈ ശരീരം ഇവിടെ ആയിരിക്കുന്നതുപോലെ ദൈവത്തിൽ നിന്നും ബീജം അതിലേക്ക് വരുന്നത് പോലെയാണ്. കൂടാതെ ശ്രദ്ധിക്കുക, ആ ബീജം, ആ ചെറിയ ബീജം ബാക്കിയുള്ള മറ്റ് ബീജങ്ങളിലോടൊപ്പമാണ് കടന്നു വന്നിരിക്കുന്നത്. അതിന് ചുറ്റുമായി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും ബാക്കിയുള്ളതിനെല്ലാം മറികടന്നുകൊണ്ട് ആ ഉൽപാദന ശക്തിയുള്ള മുട്ടയെ കണ്ടുപിടിക്കുകയും അതിലേക്ക് നേരെ ഇഴിഞ്ഞു കയറുകയും ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകുന്നു. ഇന്ന് സഭയോട് അത് അതേപ്രകാരം തന്നെയാണെങ്കിൽ എന്തായിരിക്കും? ഒരു കോടിയിൽ നിന്നും ഒന്ന് മാത്രമായിരിക്കും കടന്നു വരുന്നത്. നോക്കൂ, അതെവിടെയായിരിക്കും? ജീവങ്കിലേക്ക് പോകുന്ന വാതിലെടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്തുകൊണ്ടെന്നാൽ നഗരത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമത്രേ. അത് സത്യമാണ് സഹോദരൻ വേണം, എനിക്കറിയില്ല, എന്നാൽ ഞാൻ തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുക മാത്രം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ജീവന് വേണ്ടി മുന്നയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി മുന്നയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണും. നിങ്ങൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കാണുകയില്ല. അവർ കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും, ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കില്ലതാനും എന്ന് തിരുവെഴുത്ത് പറയുന്നു. സഭയെ നിങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ എത്രമാത്രം നിങ്ങൾക്ക് നേരെയാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ദൈവത്തിന് വേണ്ടി കത്തുന്നവരായിരിക്കണം. കാരണം നിങ്ങൾ കാണുന്നത് ദർശിക്കുകയും നിങ്ങളുടെ കാതുകൾ നിങ്ങളെ കാണുന്നതിനെ ഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് നായകത്വമാകുന്നു. ഇതുപോലൊരു സന്ദേശം കേൾക്കുന്നതിനായി നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ലോകമെങ്ങും ഈ സഭകളാൽ ഞാനൊരു മതഭ്രാന്തനായി മുദ്രയടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ വന്നത്? ഇത് കേൾക്കുന്നതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടേക്ക് നയിച്ചു. പരിച്ഛേദന ഏൽക്കുക, നിങ്ങളുടെ ലോകപരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടൊഴിയുക, യേശു ക്രിസ്തുവിന്റെ നായകത്വത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ലോകം നശിക്കുമെന്നുള്ള തീർച്ചയായിരിക്കുന്നത് പോലെ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങളുടെ പെരുമാറ്റത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ സ്വയം പെരുമാറുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾക്കൊരു ഭാര്യയെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കൊരു ഭാര്യയെ തെരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ ഭാവിയിലുള്ള വീട് പ്രകാരമായിരിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ളതും നിങ്ങളെ ബഹുമാനിക്കുന്നതുമായ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പോയിട്ട് ഈ ആധുനിക രീതിയിലുള്ള ഒരു റിക്കട്ടയെ ഭാര്യയായിട്ട് എടുക്കുന്നതിനെ നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കാമോ? എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നതെന്നുള്ളതിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അവനൊരു തുണി ഊരിക്കളഞ്ഞ് നടക്കുന്ന, ഇവിടെയുള്ള തെരുവുകളിൽ അനുകരിച്ച് പരിഹസിക്കുന്ന ഒരു തെരുവ് വേശിയെ ഭാര്യയായിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഭവനമായിരിക്കും അവൻ ഉണ്ടാക്കാൻ പോകുന്നത്? ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ. അവൾ എങ്ങനെയാണ് അവളെ തന്നെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് നോക്കൂ. നിക്കറും മറ്റും ധരിച്ചിരിക്കുന്നു. അവളൊരു തെരുവുവേശിയാണ്. ഓ, നിങ്ങൾ പറഞ്ഞേക്കാൻ സഹോദരൻ വേണം, ഓ, ആ ഇറുകി പിടിച്ച പാവാടകളിൽ അത് കാഴ്ചയ്ക്ക് നിങ്ങളെ അതിലേക്ക് ഒഴുക്കിയിരിക്കുന്നത് പോലെയുള്ള തെരുവുവേശികളാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എങ്കിൽ പിന്നെ അവൻ അതിനുത്തരം പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ അവൾ എന്ത് ചെയ്യും? അവൾ അവളെ തന്നെ അപ്രകാരം അവതരിപ്പിച്ചു. ആരാണ് കുറ്റക്കാരൻ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവർ മറ്റു രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ അവരുടെ പക്ഷം തയ്യൽ മെഷീനുകളും സാധനങ്ങളും ഉണ്ടല്ലോ. നോക്കൂ, യാതൊരു ഒഴിവഴികളുമില്ല. അതെ, അത് വാസ്തവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊരു തമാശയല്ല, എന്നാൽ തിരുവെഴുത്തിൽ നിന്നുമുള്ള യഹോവയെ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വാസ്തവമായിട്ടും സത്യമാണ് സഹോദര. ഞാൻ വയസ്സായിരിക്കുന്നു, എനിക്കിനിയും അധിക സമയം ഇവിടെ ഇല്ല, എന്നാൽ എനിക്ക് സത്യത്തെ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ അവസാനത്തെ സന്ദേശമാണെങ്കിൽ ഇത് സത്യമാകുന്നു. അങ്ങനെ ചെയ്യരുത് സഹോദരി, അങ്ങനെ ചെയ്യരുത് സഹോദര. ദൈവത്തിന്റെ വചനം നേരെ നിങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കപ്പെട്ടു എന്നറിഞ്ഞതിനു ശേഷവും നിങ്ങൾ മതവിശ്വാസങ്ങളിൽ ഇപ്പോഴും പറ്റിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. ഇന്ന് നമുക്കുള്ള പരിശുദ്ധാത്മാഭിഷേകവും കൂടാതെയുള്ള വാസ്തവികതകളും അതിനുശേഷം നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ കാരണത്താൽ ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിക്കളയുന്നുവോ? നിങ്ങൾക്കെങ്ങനെ ഒരു ദൈവമകനായിരിക്കാം നാം ജീവിക്കുന്നതായി ഈ അവസാന നാളുകളിലേക്ക് മുൻകൂട്ടി പറയപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കാൻ കഴിയും? നിങ്ങൾക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? എപ്രകാരം ബൈബിൾ ഈ കാര്യങ്ങളെ പറയുന്നു? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ തെക്ക് ദേശത്തുള്ള ഒരു രാജാവ് ഈ കറുത്ത മനുഷ്യൻ അടിമത്തത്തിനായി വിൽക്കപ്പെട്ടു. അതൊരുപയോഗിക്കപ്പെട്ട പഴയ കാറുകൾ വിൽക്കുന്നതിന്റെ മാർക്കറ്റ് പോലെ അവരെ വിൽക്കുന്നതിന്റെ പരസ്യങ്ങളും അല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥാനത്തെത്തിയപ്പോൾ ഞാൻ വളരെ ഉത്കണ്ഠാകുലനായി ഈ അടിമകളിൽ ചിലരെ വാങ്ങിക്കാനായി ഒരു ദിവസം ഒരു ദല്ലാൾ അവിടേക്ക് വന്നിട്ട് പ്രകാരം പറഞ്ഞതായി അവിടെ എഴുതിയിരുന്നു. ഈ അടിമകൾ ദുഃഖത്തിലായിരുന്നു. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനായി അവരെ ചാട്ട കൊണ്ട് അടിക്കേണ്ടിയിരുന്നു. കാരണം അവർ അവരുടെ സ്വന്തം വീടുകളിൽ നിന്നും ദൂരത്തായി കഴിഞ്ഞിരുന്നു. ഇവർ വിൽക്കപ്പെട്ട അടിമകളായിരുന്നു. അവർ കൊന്നുമറിയാൻ പാടില്ലാത്ത ഒരു വിദേശ രാജ്യത്തായിരിക്കുന്നു. കൂടാതെ അവർ ഒരിക്കലും തിരികെ വീടുകളിൽ അവരുടെ സ്വന്തമായ വീടുകളിൽ പോകാൻ പറ്റുകയില്ല. അതിനാൽ അവർ ദുഃഖിതരായിരുന്നു. നിങ്ങൾക്ക് അവരെ ചാട്ട കൊണ്ട് അടിച്ച് ജോലി ചെയ്യിപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഈ ദല്ലാൽ ഒരു പ്രത്യേക തോട്ടത്തിൽ കൂടി കടന്നു വരാനിടയായി. ഒരു ചെറുപ്പക്കാരനായ നല്ല നെഞ്ചെടുപ്പോടും ഉയർന്ന താടിയോടും കൂടി ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ നിങ്ങൾക്ക് ചാട്ട കൊണ്ട് അടിക്കേണ്ടിയിരുന്നില്ല. അവൻ വളരെ മിടുക്കനും ബാക്കി അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരു ഗുണപാഠവുമായിരുന്നു. ഞാൻ അവനെ വിലക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ദല്ലാൽ പറഞ്ഞു. അവൻ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് അവനെ വിലക്ക് വാങ്ങാൻ പറ്റുകയില്ല. കാരണം അവൻ വിൽപ്പനയ്ക്കുള്ളവനല്ല. ശരിയെങ്കിൽ എന്താണ് അവനെ അത്രയും വ്യത്യസ്തനാക്കിയിരിക്കുന്നത്? അവൻ ബാക്കിയുള്ളവരുടെ മേൽ മുഖ്യനാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അവന് പ്രത്യേകമായ ആഹാരം കൊടുക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ല, അവനും ഒരു അടിമയാകുന്നു. മറ്റുള്ളവരോടൊപ്പം ഗാലയിൽ നിന്നും അവൻ കഴിക്കുന്നുവെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്താണ് അവനെ അത്രമാത്രം വ്യത്യസ്തതയുള്ളവനാക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് വരെ ഞാനും സ്വയം ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ ദേശമായ ആഫ്രിക്കയിൽ അവിടെ നിന്നുമാണ് ബോവേഴ്സുകാർ അവരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അടിമകളെ വിറ്റിരിക്കുന്നത്. അവിടെ ഇവന്റെ പിതാവ് ഒരു ഗോത്രത്തിന്റെ രാജാവാണ്. അങ്ങനെ ഒരു വിദേശിയായിരിക്കലും തന്റെ വീട്ടിൽ നിന്ന് മകളെയായിരിക്കുന്നുവെങ്കിലും അവനൊരു രാജാവിന്റെ മകനാണെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ അവൻ സ്വയം ആ രീതിയിൽ പെരുമാറി. ക്രിസ്തു മതത്തിന് മേൽ അതെന്തൊരു താക്കീതാണ്! നാം ദൈവത്തെ നിത്യജീവനെ പ്രതിനിധീകരിക്കേണ്ടവരാകുന്നു. നിത്യജീവന്റെ ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രമാകുന്നു. അവൻ ഒരുവൻ മാത്രമേ നിത്യജീവനാകുന്നുള്ളൂ. നാം അവന്റെ സൃഷ്ടികളാകുന്നു. കാരണം നാം അവന്റെ ആത്മാവിന്റെ ഗുണവാഹികളാകുന്നു. എങ്കിൽ നാം സ്ത്രീകളും പുരുഷന്മാരും തിരുവചനം നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മെ തന്നെ സ്വയം പെരുമാറേണ്ടിയിരിക്കുന്നു. തെരുവിലെ ഇസബേലിനെ പോലെയോ സഭാ സമുദായങ്ങളിലെ റെക്കികളെ പോലെയോ അല്ല. എന്നാൽ ഭാരതീയുള്ള ക്രിസ്ത്യാനിയായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് നമ്മുടെ സമയത്തെ പ്രകാശത്തെ പ്രകടിപ്പിക്കുകയും അതിനെ ചിതറിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വാസ്തവമായും ശരിയാണ്. എന്നാൽ നാം അതിൽ നിന്നും എത്രമാത്രം ദൂരെയായിട്ട് വഴിമാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അതേ കാര്യം തന്നെയാണ് ഈ വ്യക്തി ഇവിടെ ചെയ്തിരിക്കുന്നത്. അവൻ നിത്യജീവനെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ സാമൂഹിക നിലപാടിനെ വിലവെച്ചിരുന്നു. അത് അവന്റെ പൈസയുടെ ആഡംബരത്തെ വിലവെച്ചിരുന്നു. അവന്റെ സഭയിലെ കൂട്ടായ്മയെ അത് വിലവെച്ചിരുന്നു. അവന്റെ ജീവിതത്തിലെ വളരെ കാര്യങ്ങൾ അത് വിലവെച്ചിരുന്നു. എന്താണ് അതിന് പകരമായി വിലവെക്കുവാൻ പോകുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ബുദ്ധിയുള്ളവനായിരുന്നു. അതിന്റെ വില കൊടുക്കുവാൻ അവന് കഴിയുകയില്ലെന്ന് അവൻ മനസ്സിലാക്കി അറിഞ്ഞു. എന്നിരിക്കലും അവൻ വിചാരിച്ചു, ഞാൻ എന്റെ മതവിശ്വാസത്തെ തന്നെ ശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സമയത്ത് പുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒന്ന് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഒരു യഥാർത്ഥമായ ദൈവത്തിൽ നിന്നും ജനിച്ച ഒരു സന്ദേശം പഴയ പ്രവണതയിൽ നിന്നും വ്യത്യസ്തമായതായിരിക്കും. ഒരു ദൈവിക രോഗശാന്തി കടന്നു വന്നപ്പോൾ അധികം നാളുകളായിട്ടില്ല. എപ്രകാരം അനുകാരികൾ അതിനെ പിന്തുടർന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവരെല്ലാം തന്നെ നേരെ ഒരു സഭാ സംഘടനയിലേക്ക് തിരികെ പോകുകയും അവിടെ തന്നെയായിരിക്കുകയും ചെയ്യുന്നു. ഒരു സന്ദേശത്തെ അതിനെ പിന്തുടരുകയേണ്ടിയിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ വിനോദിപ്പിക്കുന്നില്ല. എന്തോന്നിനാൽ അവൻ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അങ്ങനെ അവന് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിയുമ്പോൾ അവന് നമുക്ക് വേണ്ടി തന്റേതായ ഒരു സന്ദേശമുണ്ട്. അവൻ ആദ്യമായി ഭൂമിയിലേക്ക് വന്നിട്ട് തന്റെ സേവനത്തെ തുടങ്ങി ശ്രദ്ധിക്കുക. ഓ ചെറുപ്പക്കാരനെ റബ്ബി, ഞങ്ങളുടെ സഭയിലേക്ക് ഞങ്ങൾക്ക് നിന്നെ ആവശ്യമായിരിക്കുന്നു, ഇവിടേക്ക് കടന്നു വരിക. ആ ചെറുപ്പക്കാരനായ പ്രവാചകനെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായിരിക്കുന്നു, ഇവിടേക്ക് വരിക. എന്നാൽ ഒരു ദിവസം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. ഓ ദൈവമേ, അവൻ സ്വയം അവനെ തന്നെ ദൈവമാക്കുന്നു. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും വരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഇവൻ രക്തം കുടിക്കുന്ന രാക്ഷസനാകുന്നു, നമുക്കിവനുമായി യാതൊന്നും ചെയ്യാനില്ല. ആ അപ്പൊസ്തലന്മാർ അവിടെ തന്നെ ഉറച്ചു നിന്നു. ആയിരങ്ങൾ അവനെ വിട്ടുപോയി. എന്നാൽ ഈ അപ്പൊസ്തലന്മാർ ജീവങ്ങളിലേക്ക് മുന്നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ആ പ്രകാരം അവൻ പറഞ്ഞിരുന്നു. അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവർ അത് വിശ്വസിച്ചു. അവർ അതോടൊപ്പം തന്നെ ഉറച്ചു നിന്ന്. കാരണം ഒരു മനുഷ്യർക്കും ഈ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുകയില്ല. പുരോഹിതന്മാർക്ക് പോലും അതറിയില്ലായിരുന്നു. നിക്കോദിമസ് പറഞ്ഞു, ഞങ്ങൾ അറിയുന്നു, അതായത് ന്യായാധിപസംഘമാകുന്നു, അത് ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഇടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. പത്രോസ് പെന്തിക്കോസ് ദിവസം പറഞ്ഞു, നാസറായനായ യേശു എന്ന പുരുഷനെ ദൈവം നിങ്ങളുടെ ഇടയിൽ സ്ഥിരനിർണയം ചെയ്തു. ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവെഴുത്തുകളിൽ നോക്കൂ, എന്താണ് തിരുവെഴുത്തുകൾ ചെയ്യാനായി പറയുന്നത്? യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവയെനിക്ക് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ മോശം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ അറിഞ്ഞിരുന്നേനെ. അവൻ വന്നിരുന്ന അതേ രൂപത്തിൽ ഞാൻ വരുമെന്ന് അവൻ എഴുതിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനെ പോലെ വന്നു. അവൻ മൂന്ന് പേരുകളിൽ വരുന്നു. ദൈവമായിട്ട് മൂന്ന്, അതായത് പിതാവിനെ പോലെയും പുത്രനെ പോലെയും പരിശുദ്ധാത്മാവിനെ പോലെ ഒരേ ദൈവം തന്നെ. അത് മൂന്ന് ഗുണങ്ങളാകുന്നു. കൂടാതെ പിന്നെ ന്യായീകരണവും ശുദ്ധീകരണവും ലൂഥറും മാർട്ടിനും പെന്തിക്കോസ്തുകാരും ഒരേ കാര്യം തന്നെ. മൂന്ന് ഗുണങ്ങളാകുന്നു, മൂന്ന് ഘട്ടങ്ങളാകുന്നു, മൂന്ന് സഭാകാലഘട്ടങ്ങളാകുന്നു. വെള്ളവും രക്തവും ആത്മാവും ഒരേ കാര്യം തന്നെയാകുന്നു. എല്ലായ്പ്പോഴും അത് നിങ്ങൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ ഈ മൂന്ന് പദാർത്ഥങ്ങൾ നിങ്ങളെ ശരീരത്തിലേക്ക് തിരികെ ആക്കുന്നു. അതിപ്രകാരം ശാരീരികമായ ജനനത്താൽ നിങ്ങൾ വരുന്നത് പോലെയാണ്. അത് നിങ്ങളുടെ ആത്മീകമായ ജനനത്തിന്റെ മാതൃകയാകുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം വെള്ളവും പിന്നെ രക്തവും പിന്നെ ശേഷം ജീവനും വരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വരുന്നത്. അതേ വഴി തന്നെ അതേപോലെ തന്നെയാണ് സഭ കടന്നു വരുന്നതും, അതേപോലെ തന്നെയാണ് അതേ കാര്യവുമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ മൂന്ന് കാര്യങ്ങളിൽ ദൈവം തന്റെ ശരീരത്തെ സ്ഥിരൂപപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങളുടെ തെരഞ്ഞെടുക്കലിന് നിങ്ങൾക്കൊരു അവകാശമുള്ളതായി നാം ഇവിടെ കാണുന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു, അവൾ നിങ്ങളെ സ്വീകരിക്കുന്നു, അത് ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ, നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ എന്നുള്ളതിന്റെ തീരുമാനമാണ്. ഇപ്പോൾ മരണത്തിനും ജീവനും ഇടയ്ക്കായി നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ആ ചെറുപ്പക്കാരൻ അതിന്റെ അവസരമുണ്ടായിരുന്നു. അവൻ ബാക്കിയുള്ളതിലെല്ലാം വിജയിയായിരുന്നു. ഒരു ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ അതിനെക്കുറിച്ച് സ്വയമായി പറഞ്ഞപ്പോൾ, ഞാൻ ചെറുപ്പം മുതൽ ഇവയെല്ലാം ആചരിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. എന്നാൽ നിത്യജീവൻ അവനിൽ ഇല്ലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനെ സ്വീകരിക്കാനോ നിരസിക്കാനോ അവന് അവസരമുണ്ടായിരുന്നു. അവനത് തള്ളിക്കളഞ്ഞു. അവൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മരണഹേതുകരമായി തെറ്റതായിരുന്നു. ബാക്കിയുള്ളത് കണക്കെടുക്കുന്നില്ല. നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതുവരെയും അത് കണക്കിടപ്പെടുന്നില്ല. ഇപ്പോൾ അവൻ എടുത്ത തീരുമാനത്തെ പിന്തുടർന്നുകൊണ്ട് അത് അവനെ എവിടെ കൊണ്ടുചെന്നെത്തിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എവിടെയാണ് അവൻ തെരഞ്ഞെടുത്തതെന്ന് നോക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. അവനൊരു വ്യവസായിയായിരുന്നു, അവനൊരു പ്രമാണിയായിരുന്നു, അവനൊരു ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു. ഇന്ന് നാം പറയും അദ്ദേഹം വാസ്തവത്തിൽ ഒരു മെത്തഡിസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ആകുന്നു, പെന്തിക്കോസ്തുകാരനാകുന്നുവെന്ന്. അദ്ദേഹം ഒരു യഥാർത്ഥ പുരുഷനാണ്, വാസ്തവമായി നല്ലവനാണ്. അവനെ കുറിച്ച് യാതൊന്നും പറയാനില്ല. സൗഹൃദമുള്ളവനും നല്ലവനും സ്നേഹശീലനും അങ്ങനെയെല്ലാമായിരുന്നു. യാതൊരു ദുരോടൊപ്പം അവനില്ലായിരുന്നു. ഒരുപക്ഷെ അവൻ പുകവലിക്കുകയോ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ആടാനും പാടാനും ഓടി നടക്കുകയോ അങ്ങനെ ഇന്ന് നാം ഒരു ക്രിസ്ത്യാനിയെ തരംതിരിക്കുന്നതായി യാതൊന്നും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ അപ്പോഴും അത് നിത്യജീവനായിരുന്നില്ല. അതല്ല നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അവന്റെ സഭയോട് ഭക്തിയുള്ളവനായിരുന്നിരിക്കാം. അതിലൊരുപക്ഷെ അവൻ തന്നെ ആയിരുന്നു കാണും. എന്നാൽ നിങ്ങൾ നോക്കൂ, അതവനെ എന്തിലേക്കാണ് നയിച്ചത്? വലിയ ജനപ്രതിയിലേക്കാണ് നയിച്ചത്. നമുക്ക് ഇപ്രകാരം പറയാം, അദ്ദേഹം ഒരു പ്രാസംഗികനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ നല്ല സഭയുണ്ടായിരുന്നിരിക്കണം. അദ്ദേഹം ഒരു സഭ മേലധ്യക്ഷനോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ആയിരിക്കാൻ കഴിയും. നോക്കൂ, അത് നിങ്ങളെ ജനപ്രീതിയിലേക്ക് നയിക്കുന്നു. അതവനെ ധനത്തിലേക്കും പെരുമയിലേക്കും നയിച്ചു. ഇന്നും അതേ കാര്യം തന്നെ ചെയ്യാനിടയുണ്ട്. നിങ്ങൾക്ക് പാടാൻ ഒരു വലിയ കഴിവുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പാട്ടുപാടിയ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. എപ്രകാരം ആ കഴിവൻ സാത്താന് കൊടുക്കുകയും ഇപ്പോൾ അതിനെ തിരികെ എടുത്തിരിക്കുകയും എപ്രകാരം അവനും എൽവിസ് പ്രസിലുമായി തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതുപോലെയുള്ള ചില, അതായത് പാറ്റുപൂണും അതുപോലെയുള്ള കൂട്ടങ്ങളും എർണി ഫോർഡും അതുപോലെയുള്ള വലിയ പാട്ടുകാരും അവരുടെ കഴിവിനെ, ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന കഴിവിനെ എടുത്തിട്ട് സാത്താന്റെ പ്രവൃത്തികളെ പ്രേരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അത് ശരിയാണ്. ചില വലിയ പാട്ടുകാർ അവർക്ക് ദൈവത്താൽ നൽകപ്പെട്ടിട്ടുള്ള കഴിവുകളെ ഈ ലോകത്തിന്റെ പ്രസിദ്ധിക്ക് വേണ്ടിയും എന്തെങ്കിലും ഒന്നാകുന്നതിനു വേണ്ടിയും വിറ്റുകളയുന്നു. എപ്രകാരം പിന്നെ നിങ്ങൾക്ക് ഒരു ശരീരമാകാൻ കഴിയുന്നതിലും എന്തെങ്കിലും വലിയ ആളാകാൻ കഴിയുന്നതിലും കൂടുതലായി ഒരു ദൈവപുത്രനാകാൻ കഴിയും? ഈ നഗരം മുഴുവനും, ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് അവകാശപ്പെട്ടിരുന്നാലും ഞാനതിനെ ഗണ്യമാക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവായ പരിശുദ്ധാത്മാവിന്റെ നിത്യജീവന് വേണ്ടിയുള്ള നായകത്വത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ, എങ്ങനെയായാലും ആരാകുന്നു നിങ്ങൾ? നിങ്ങൾ പാപത്തിലും അപരാധത്തിലും മരിക്കപ്പെട്ട ഒരു മരിച്ച നശ്വരനായ മനുഷ്യനാകുന്നു. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ദൈവഭക്തിയുള്ളവനായിരിക്കുക. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം സഭയോട് വിശ്വസ്തതയുള്ളവനായിരിക്കുക. പ്രാസംഗികനായിട്ട് പ്രസംഗ വിടുതലായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്തുകൊള്ളുക. എന്നാൽ അതിനെ തള്ളിക്കളയുന്നത് അത് മരണമാകുന്നു. അവനൊരു വലിയ വിജയിയായിരുന്നു. തീർച്ചയായും ഇവിടെയുള്ള ജീവിതത്തിൽ അവനൊരു വലിയ വിജയമായിരുന്നു. അതിനുശേഷം നാം ഈ വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി മുമ്പോട്ട് തുടർന്നു നോക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ വിജയിയായ മനുഷ്യനായി കാണുന്നു. നാം വേദപുസ്തകത്തിൽ കൂടി അവനെ പിന്തുടരുമ്പോൾ അവനൊരു ധനവാനായ മനുഷ്യനാണെന്ന് കാണുന്നു. അദ്ദേഹത്തിന് വലിയ ഉയർന്ന സ്ഥാനങ്ങളും കൂടാതെ ന്യായാധിപതിയെയും നഗരസഭാധ്യക്ഷനെയും അല്ലെങ്കിൽ അതിലും കൂടിയവരെയും മറ്റും സഹകരിക്കുകയും മറ്റുമായിരുന്നു. അവൻ അവന്റെ മേൽക്കൂരയുടെ മുകളിലായിരിക്കുകയും അവൻ വലിയ വിരുന്ന സദ്യകളും മറ്റും നടത്തിയിരുന്നു. കൂടാതെ ധാരാളം പരിചാരികമാരും സ്ത്രീകളും പെൺകുട്ടികളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന് ചുറ്റുമായി ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടുവാതുക്കൽ ലാസർ എന്നൊരു ഭിക്ഷക്കാരൻ കിടന്നിരുന്നു. അവൻ അപ്പത്തിന്റെ നുറുക്കുകളെ അവന്റെ മുമ്പിലേക്ക് തൂത്തിട്ടിരുന്നു. ആ കഥയെ നമുക്കറിയാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സഭകൾ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ അവൻ വിജയിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇവിടെ കാലിഫോർണിയയിൽ വെച്ച് എന്നോട് പറഞ്ഞു, അതായത് തൊഴിലാളി യൂണിയൻ എന്ത് ചെയ്യണമെന്ന് സഭയ്ക്ക് അവരോട് പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, അത് സഭയും സംസ്ഥാനവും വീണ്ടും ഒരുമിക്കുകയാണ്. അത് നേരെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആ സ്ഥാനത്തെത്തിയിരിക്കുകയും അതിനെ തിരിച്ചറിയാതെ തന്നെ മൃഗത്തിന്റെ അടയാളത്തെ എടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ ടേപ്പുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഉണ്ടാക്കാൻ പോകുന്ന സർപ്പത്തിന്റെ പിന്നിട്ട പാട് എന്ന ടേപ്പ് വാങ്ങിക്കുക. അപ്പോൾ അത് എവിടെയാണെന്നും എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നിങ്ങൾ കാണുക. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന ശേഷം ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. അത് ഏകദേശം 4 മണിക്കൂറുകളോളം ഉള്ളതിനാൽ ഇതുപോലുള്ള ഒരു യോഗത്തിൽ അത് എനിക്ക് എടുക്കാൻ പറ്റുകയില്ല. അത്രയും നീണ്ട നേരം എന്നോടൊപ്പം ക്ഷമയോടെ സഹിക്കുന്ന സഭയിലേക്ക് എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ചില സമയത്ത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾക്ക് ഈ ടേപ്പുകളെ ശ്രദ്ധിക്കാൻ കഴിയും. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അദ്ദേഹം ഒരു വലിയ വിജയിയായിരുന്നുവെന്ന് നാം കണ്ടുപിടിച്ചു. അവനൊരു വലിയ വിജയായിരിക്കുകയും എന്റെ പക്ഷം ധാരാളമുണ്ട് എന്ന് അവൻ പറയുന്ന ഒരവസ്ഥയിലാകുന്നത് വരെയും പിന്നീട് നാം അവനെ കാണുന്നു. അവൻ വാസ്തവമായിട്ടും ഈ ദിവസങ്ങളിലെ ഒരു യഥാർത്ഥമായ മനുഷ്യനായിരുന്നു. അങ്ങനെയല്ലേ? എന്റെ കളപ്പുര പോലും തിങ്ങി നിറഞ്ഞിട്ട് പൊട്ടാറായിരിക്കുന്നു. എന്റെ പക്ഷം അത്രമാത്രം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു, ഓ എന്റെ പ്രാണനെ നീ വിശ്രമിക്കൂ. എന്നാൽ അവൻ തുടക്കത്തിൽ എന്താണ് ചെയ്തത്? അവൻ യേശു ക്രിസ്തുവിന്റെ നായകത്വത്തെ തിരസ്കരിച്ചു കളഞ്ഞു. അവന്റെ സഭയും അവന്റെ ബുദ്ധിയും അവന്റെ വിദ്യാഭ്യാസവും അങ്ങനെയെല്ലാം അവനെ ഒരു വിജയത്തിലേക്ക് നയിച്ചു. എല്ലാ യഹൂദന്മാരും അവനെ സ്നേഹിച്ചു. അവൻ അവർക്ക് കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുകയും അത് ചെയ്തിട്ടുണ്ടായിരിക്കുകയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അവൻ നിത്യജീവനായ യേശു ക്രിസ്തുവിന്റെ നായകത്വത്തെ തള്ളിക്കളഞ്ഞു. തിരുവെഴുത്ത് പറയുന്നു, ദൈവം അവനോട്, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുമെന്ന് പറയുന്നു. അങ്ങനെ എപ്രകാരം നാം അവനെ അടുത്ത സ്ഥലമായി നരകത്തിൽ കാണുന്നു. അവൻ കണ്ണുകളെ ഉയർത്തി നോക്കിയപ്പോൾ അവൻ തെരുവിലേക്ക് തള്ളിക്കളഞ്ഞതായ ഭിക്ഷക്കാരൻ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു. എന്തൊരു മരണഹേതുകരമായ തെറ്റാണത്! എപ്രകാരം സഭകൾ അത് കടന്നുപോയിരിക്കുന്നതായ വഴിയിൽ ശരിയായിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും അവർക്ക് നിത്യജീവനില്ല. അതന്നെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചതായ ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ എന്ന പ്രസംഗത്തെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ വശം അതുണ്ടായിരിക്കാം. ഈ തണുപ്പ് സമയത്ത് അണ്ണാനെ വേട്ടയാടുന്നതിനായി ഞാൻ കാട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴേക്ക് നോക്കി. തീർച്ചയായിട്ടും എനിക്ക് ആ സിഗരറ്റ് കമ്പനിയുടെ പേരറിയില്ല, നിങ്ങൾക്കതറിയാം. അവിടെ ഒരു സിഗരറ്റിന്റെ കൂട് കിടന്നിരുന്നു. ഞാൻ കാടുകളിലേക്ക് നോക്കിക്കൊണ്ട് മുമ്പോട്ട് തന്നെ നടന്നുപോയി. ആ കൂട് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ വീണ്ടും തിരികെ നോക്കി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ, ഒരു പുകവലിക്കുന്നവന്റെ രുചി. ഞാൻ കാട്ടിൽ കൂടെ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. തിരിഞ്ഞുപോയിട്ട് ആ കൂടെടുക്കുക എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഞാൻ തിരികെ വന്നിട്ട് അതെടുത്തു. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ, ഒരു പുകവലിക്കുന്നവന്റെ രുചി. ഞാൻ ഓർത്തു, ഇവിടെ അമേരിക്കയിൽ തന്നെയുള്ള ഒരു കച്ചവട കമ്പനി തന്നെ ആയിരിക്കും വേഷം മാറ്റിക്കൊണ്ട് അതിനടിയിലായിട്ട് അവരുടെ തന്നെ അമേരിക്കക്കാരായ ജനതകൾക്ക് മരണത്തെ വിൽക്കുന്നത്. ഒരു ചിന്തിക്കുന്ന മനുഷ്യന് ഫിൽട്ടറോ ഒരു പുകവലിക്കുന്ന മനുഷ്യനൊരു രുചിയോ? ഞാൻ യൂൾ ബ്രാൻഡ് കൂടെ ബ്രാനറിന്റെ കൂടെ വേൾഡ് ഫെയർ കാണുവാൻ പോയിരുന്നു. അദ്ദേഹം എല്ലാവിധമായ പരീക്ഷണങ്ങളും അവിടെ കാണിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്തിട്ട് ഒരു മാർബിളിൽ അതിനുള്ള നിക്കോട്ടിൻ തുടച്ചെടുത്തിട്ട് ഒരു വെളുത്ത എലിയുടെ മേൽ അത് വെച്ചു. 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് അർബുദ രോഗം പിടിപെട്ടിട്ട് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി തീർന്നു. എന്നാൽ അവരെന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? അതിലൊരു ഫിൽട്ടർ ഉണ്ടെന്ന്. അത് കൂടുതൽ സിഗരറ്റ് വിറ്റഴിയാനുള്ള ഒരു അടവ് പരിപാടിയാണ്. ആ സാത്താനെ സംതൃപ്തനാക്കാൻ അത്രമാത്രം ധാരാളം നിക്കോട്ടിൻ ആവശ്യമായിരിക്കുന്നു. അത് ശരിയാണ്. ഒരു ഫിൽട്ടർ വെച്ച് സിഗരറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് എടുക്കുന്നതിനായി 4 സിഗരറ്റിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. അത് കൂടുതൽ സിഗരറ്റ് വിൽക്കുന്നതിനുള്ള അടവ് പരിപാടിയാണ്. ടാറിടാതെ നിങ്ങൾക്ക് പുക കിട്ടുകയില്ല. ആ ടാർ മൂലം നിങ്ങൾ കറുപ്പ് രോഗം പിടിക്കുന്നു. നോക്കൂ അതെങ്ങനെയാകുന്നുവെന്ന്. അന്ധരായി അമേരിക്കക്കാർ എവിടെയെങ്കിലും ഒരു തൊപ്പിക്കകത്ത് നിന്ന് മൂയിൽ ചാടിയിറങ്ങുന്നത് നോക്കിയിരിക്കുകയും അതിൽ വീണുപോകുകയും ചെയ്യുന്നു. നിങ്ങൾക്കതെടുക്കാൻ കഴിയുകയില്ല, അത് മരണമാകുന്നു. നിങ്ങൾ ഏത് വഴിയെ പോയാലും എനിക്ക് കാര്യമില്ല, ഏത് വഴി പോയാലും അത് മരണമാകുന്നു. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ ഒരു ചിന്തിക്കുന്ന മനുഷ്യൻ പുകവലിക്കുകയില്ല. അത് ശരിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ പുകവലിക്കുകയില്ല. ശരിയെങ്കിൽ അതിനെ സഭയോട് അനുപാലിക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു. ദൈവത്തിനൊരു ഫിൽട്ടർ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അതെ, ഉണ്ട്. ഓരോ സഭയ്ക്കും ഒരു ഫിൽട്ടർ ഉണ്ട്. അത് ശരിയാണ്. അവിടേക്ക് വരുന്ന ഓരോരുത്തരെയും അവർ ഫിൽട്ടർ ചെയ്യുന്നു. അവർ ധാരാളം മരണത്തെയും അകത്തേക്ക് കടത്തിവിടുന്നു. ദൈവത്തിന്റെ ഫിൽട്ടറിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ ഒരു സഭാ സമുദായത്തെ വലിക്കുവാൻ കഴിയും? നിങ്ങൾക്കെങ്ങനെ അത് ചെയ്യാൻ കഴിയും? ഒരു തലമുടി കത്തിരിച്ചു കളഞ്ഞ സ്ത്രീയെ ഒരു ഫിൽട്ടറിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ വലിച്ചെടുക്കാൻ കഴിയും? അതെന്നോട് പറഞ്ഞു തരൂ. ആയഞ്ഞ കാലറകൾ ധരിച്ച സ്ത്രീ, അതിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ വലിക്കാൻ കഴിയും? പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് ദൈവത്തിന് വെറുപ്പായിരിക്കും, അതെങ്ങനെ കഴിയും? നോക്കൂ, ദൈവത്തിന്റെ ഫിൽട്ടർ അവളെ അവിടെ വെച്ച് പിടിച്ച് പുറത്താക്കും. അത് അവളെ അടുത്തു കടക്കുവാൻ ഇടയാക്കുകയില്ല. എന്നാൽ സഭയ്ക്ക് അവരുടേതായ സ്വന്തം ഫിൽട്ടറുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതായത് ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ ഉണ്ട്, അത് ദൈവത്തിന്റെ വചനമാകുന്നു. അതൊരു പരിശുദ്ധനായ മനുഷ്യന്റെ രുചിക്ക് അനുയോജ്യമാകുന്നു. അത് ശരിയാണ്. ഒരു പരിശുദ്ധനായ മനുഷ്യൻ അനുയോജ്യമാകുന്നു. ഒരു സഭയിലെ അംഗമായ മനുഷ്യനല്ല, എന്നാൽ ഒരു പരിശുദ്ധനായ മനുഷ്യന്റെ രുചിക്ക് അനുയോജ്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വിശുദ്ധവും പവിത്രവുമായ കലർപ്പില്ലാത്ത ദൈവത്തിന്റെ വചനമാകുന്നു. അവിടെയാണ് ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ. ഒരു സഭയിലെ അംഗത്തോട് അത് ഉപയോഗിക്കുവാൻ ഞാൻ ഉപദേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ലോകത്തെ കൊണ്ടുവരികയും അതിന്റെ ഒരു കുഴ എന്നത് മരണമാകുന്നു. അസാരം പുളിമാവ് മുഴുവൻ പിണ്ടത്തെയും പുളിപ്പിച്ചു കളയുന്നു. ആരെങ്കിലും ഒരു വാക്യത്തിൽ നിന്ന് മാറ്റിയാലോ അല്ലെങ്കിൽ ഇതിനോട് ചേർത്താലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം എടുത്തു കളയപ്പെടുന്നതായിരിക്കും. ഏതെന്തോട്ടത്തിൽ വെച്ച് എന്താണ് ഈ മരണത്തിനും ദുഃഖത്തിനും കാരണമാക്കിയത്? ഓരോ ഹൃദയവേദനയും ഓരോ പിഞ്ചു കുഞ്ഞു മരിക്കുന്നതും തൊണ്ടയിലെ കിരുകിരുപ്പും ആംബുലൻസിന്റെ സൈറൻ വിളിയും ഓരോ ആശുപത്രിയും ഓരോ ശ്മശാനങ്ങളും വരാനിടയാക്കിയത് എന്താണ്? ഒരൊറ്റ വാക്ക് ഹവ സംശയിച്ചത് കൊണ്ടായിരുന്നു. അത് മുഴുവനല്ല, എന്നാൽ അത് വൈകൃതമാക്കപ്പെട്ടിരുന്നു. ദൈവം പറഞ്ഞു, അവിടെ വെച്ച് മനുഷ്യന് അവന് ദൈവത്തിന്റെ എല്ലാ വചനത്തെയും പാലിക്കേണ്ടിയിരിക്കുന്നു. അത് ബൈബിളിന്റെ തുടക്കത്തിൽ നാം കാണുന്നു. ബൈബിളിന്റെ മധ്യഭാഗത്ത് യേശു വന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന എല്ലാ വചനം കൊണ്ട് ജീവിക്കുന്നു. ഒരു വചനം കൊണ്ട് മാത്രമല്ല, ഒരു ഭാഗം കൊണ്ട് മാത്രമല്ല, എന്നാൽ എല്ലാ വചനം കൊണ്ടുമാകുന്നു. ബൈബിളിന്റെ അവസാന ഭാഗത്ത് വെളിപ്പാട് 22 യേശു സ്വയം തന്റെ സാക്ഷ്യം നൽകുന്നു. ബൈബിളിന്റെ വെളിപ്പാടെന്നത് യേശു ക്രിസ്തുവാകുന്നു. ആരെങ്കിലും ഇതിനോടൊരു വാക്ക് കൂട്ടിയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്കെടുത്ത് മാറ്റിയാലോ, ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം നീക്കിക്കളയുമെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററിൽ കൂടി കടന്നു പോകുക. നിങ്ങൾ പുറത്ത് കടന്നു വരുമ്പോൾ ഒരു വിശുദ്ധനായ മനുഷ്യന്റെ രുചി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു വിശുദ്ധമായ രുചി കിട്ടും. സഹോദരി, ഈ വിധമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ എന്റെ ഭർത്താവിനോട് ചാരിത്രശുദ്ധിയുള്ളവളാണെന്നും എന്റെ കൂട്ടുകാരനോട് ചാരിത്രശുദ്ധിയുള്ളവളാണെന്നും ഞാനൊരു ചാരിത്രശുദ്ധിയുള്ള പെൺകുട്ടിയാണെന്നും നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങളെ നോക്കി ആ പാപിയെക്കുറിച്ച് എന്ത് പറയുന്നു? അവൻ വ്യഭിചാരത്തിന് വേണ്ടി ഉത്തരം പറയുമ്പോൾ ആരാണത് ചെയ്തത്? നോക്കൂ, നിങ്ങൾ കുറ്റവതിയായിരിക്കും. നോക്കൂ, അപ്രകാരം അത് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നോക്കൂ, ഓ അതുകൊണ്ടൊരു ചിന്തിക്കുന്ന സ്ത്രീയായിരിക്കൂ. നിങ്ങൾ പറഞ്ഞേക്കാൾ ശരി, അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന്. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുകയും ഒരു വചനത്തിന് പോലും തെറ്റുപറ്റുകയുമില്ല. ഈ വലിയ മനുഷ്യൻ കുറച്ച് നാളുകളായിട്ടില്ല എന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ വേണം, ഞാൻ നിങ്ങളുടെ മേൽ എന്റെ കൈവയ്ക്കുവാൻ പോവുകയാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയെ നശിപ്പിച്ചു കളയുകയാണെന്ന് പറഞ്ഞു. ഏതൊരു ശുശ്രൂഷയും ദൈവത്തിന്റെ വചനം നശിപ്പിക്കുന്നത് നശിക്കേണ്ടതായി തന്നെ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കാൻ പോവുകയാണ്, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദര എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്നാൽ അത് ഞങ്ങളുടെ തൊഴിലല്ല. പിന്നെ അത് ആരുടെ തൊഴിലാണെന്ന് ഞാൻ ചോദിച്ചു. അത് പാസ്റ്ററിന്റെ ജോലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ നിങ്ങൾ സഭയിലേക്ക് നോക്കൂ. അതെ, അതിലേക്ക് നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഓരോ വർഷവും ഈ കാര്യങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകാറുണ്ട്. കൂടാതെ അവർക്ക് തീർച്ചയായും മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കാറുമുണ്ട്. അടുത്ത വർഷം ഞാൻ തിരികെ വരുമ്പോൾ അപ്പോഴും ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഞാൻ കാണുന്നു. അത് വിളിക്കപ്പെട്ടവർ ധാരാളവും തെരഞ്ഞെടുക്കപ്പെട്ടവർ കുറച്ചുമത്രേ എന്നുള്ളതിനെ കാണിക്കുന്നുകൊണ്ടിരിക്കുന്നു. നായകത്വം എന്നത് പരിശുദ്ധാത്മാവാകുന്നു സ്നേഹിത. പരിശുദ്ധാത്മാവൻ അവൻ വരുമ്പോൾ അത് നിങ്ങളെ എല്ലാ സത്യത്തിലേക്ക് നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. വേദപുസ്തകം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടറിനെ എടുക്കുക. അത് നിങ്ങളുടെ മതവിശ്വാസമായിരിക്കരുത്, നിങ്ങളുടെ സഭയായിരിക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടറിനെ എടുക്കുക. അവിടെയാണ് ആ മനുഷ്യൻ ചിന്തിക്കാതിരുന്നത്. അവൻ സഭയാകുന്ന ഫിൽട്ടറിനെ എടുക്കുകയും ഒരു പ്രസിദ്ധിയാർജിച്ച വലിയ മനുഷ്യനാകുകയും ചെയ്തു. എന്നാൽ പാതാളത്തിൽ യാതന അനുഭവിച്ചുകൊണ്ട് അവൻ തന്റെ കടുകളെ ഉയർത്തി നോക്കി. അപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തു എന്ന വചനമായി ചിന്തിക്കുന്ന ഫിൽട്ടറിനെ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചി ആഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ അതിന് ആ രുചിയെ സംതൃപ്തമാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സംതൃപ്തമാകും. പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലെങ്കിൽ, ഓ ശരിയാണ്, അതെന്തെങ്കിലും വലിയ വ്യത്യാസമുണ്ടാക്കുന്നില്ല എന്ന് അർത്ഥമാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറയും. നോക്കൂ, നിങ്ങൾ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ഹവ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെ നിങ്ങൾ തിരികെ ആ സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് പോകാം. ഇപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടറിനെ ഉപയോഗിക്കാൻ ഈ വ്യക്തിയെ നമുക്ക് വിട്ടുകളയാം. അവൻ നിത്യജീവന് വേണ്ടി യേശു ക്രിസ്തു വന്ന നായകത്വത്തെ സ്വീകരിക്കാതെ നിഷേധിച്ചു കളഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ മനുഷ്യന് കിട്ടിയിരുന്ന അതേ അവസരത്തോടു കൂടിയ വേറൊരു ധനികനും ചെറുപ്പക്കാരനും പ്രമാണിയുമായ വേറൊരുവനെ നമുക്കെടുക്കാം. അവനത് സ്വീകരിച്ചു. അവൻ യേശു ക്രിസ്തുവിന് നായകത്വത്തെ സ്വീകരിച്ചു. നാം സംസാരിക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ ബൈബിളിൽ രണ്ടുപേരാണ് ഉള്ളത്. അതിനെ നിഷേധിച്ചു കളഞ്ഞ ഒരു വ്യക്തിയെ നാം കണ്ടു. ഇപ്പോൾ നമുക്ക് ഈ വ്യക്തിയെ എടുക്കാം. ധനികനും ചെറുപ്പക്കാരനും പ്രമാണിയും വ്യവസായിയുമായ വേറൊരുവനെ എടുക്കാം. അവൻ ഈ നായകത്വത്തെ സ്വീകരിച്ചു. ഈ വ്യക്തിയെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എബ്രായർ 11 23-29 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വാസത്താൽ മോശ ഫറവന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ നിന്ന് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. നോക്കൂ, അവൻ നിത്യജീവനെ സ്വീകരിച്ചു. മോശ ക്രിസ്തുവിന്റെ നിന്ന് ഈ ലോകത്തിലുള്ള എല്ലാ നിക്ഷേപങ്ങളെക്കാളും വലിയ ധനമായി എണ്ണി. മോശ അതിനെ ഏറ്റവും വലിയതായി എണ്ണി. എന്നാൽ ഈ ധനികനായ മനുഷ്യൻ അത് ചെയ്തില്ല. മോശ ധനികനും ചെറുപ്പക്കാരനുമായ അധിപതിയും ഒരു ഫറവോനാകേണ്ടിയവനുമായിരുന്നു. അവൻ ഫറവോയുടെ പുത്രനായിരുന്നു, കൂടാതെ സിംഹാസനത്തിന് അവകാശിയുമായിരുന്നു. അവൻ അസാധ്യമായതിലേക്ക് നോക്കി. ഒരു കൂട്ടം ചെളിയിൽ കിടക്കുന്ന ആളുകളെയും ഒരു കൂട്ടം അടിമകളെയും അവൻ കണ്ടു. എന്നാൽ വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ വാഗ്ദത്തെ വചനത്തിൽ കൂടി കണ്ടു. അതായത് അവന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരിക്കുകയും ഒരു ശക്തിയേറിയ കരത്താൽ അവൻ അവരെ വിടുവയ്ക്കുകയും ചെയ്തു. അവനതിനെ മിസ്രയീമിലുള്ള എല്ലാ ധനത്തെക്കാളും വലിയ നിക്ഷേപമായി കണക്കിലെടുത്തു. ഹല്ലേലൂയ. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അവൻ മിസ്രയീം വിട്ടുപോന്നു. അവൻ ക്രിസ്തുവിനാൽ നയിക്കപ്പെട്ടു. അവൻ വിട്ടുപോന്നു. അവന് സിംഹാസനത്തിന്മേൽ കാലെടുത്ത് വെക്കുവാനും മിസ്രയീമിലെ അടുത്ത ഫറവോനായിരിക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിന്റെ നിന്ദയെ കണക്കിലെടുത്തു. ഒരു നിന്ദയോ ഒരു വിചിത്രമായവനെന്ന് വിളിക്കപ്പെട്ടിരിക്കേണ്ടിയിരുന്നു. ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ചെളികുഴിക്കുന്നവരുടെയും മതഭ്രാന്തരുടെയും കൂടെ അവന് തന്റെ സ്ഥാനത്തെടുക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട തിരുവഴുത്ത് അവിടെ വെച്ച് നിവൃത്തിയാകേണ്ടിയ സമയം അവിടെ വെച്ചായിരുന്നു എന്ന് അവൻ കണ്ടിരുന്നു. ഓ സഭയെ ഉണരുക, അതേ കാര്യം തന്നെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന നാഴിക നമ്മുടെ മേലായിരിക്കുന്നു. ക്രിസ്തുവിന്റെ നിന്ദയെ ബാക്കിയുള്ള എല്ലാ കൂട്ടായ്മയെക്കാളും വലുതായി കണക്കിടുക. അത് പിതാവായാലും മാതാവായാലും സഭയായാലും മറ്റെന്തായാലും ആത്മാവിന്റെ നായകത്വത്തെ പിന്തുടരുക. നമുക്ക് കുറച്ചു നേരത്തേക്ക് ക്രിസ്തുവിനെ അല്ല ഈ മോശയെ പിന്തുടരാം. അവിടെ ഞാനത് ചെയ്തിരിക്കുന്നു. നമുക്ക് അവന്റെ ജീവനെ ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ നിന്ദ എടുക്കുന്നതിനെ സ്വീകരിച്ചപ്പോൾ ആദ്യത്തെ കാര്യം അവന്റെ വിദ്യാഭ്യാസത്തെ വിട്ടുകളയുക എന്നതായിരുന്നു. അവന്റെ എല്ലാവിധമായ ബുദ്ധിയെയും വിട്ടുകളയുക. അവൻ മിസ്രയീമ്യരുടെ എല്ലാവിധമായ ബുദ്ധിയും പഠിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ അവന്റെ പെരുമയും അവന്റെ സിംഹാസനവും അവന്റെ ചെങ്കോലും അവന്റെ രാജകീയതയും അവന്റെ കിരീടവും അവനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവൻ നിഷേധിച്ചു കളഞ്ഞു. ഈ മറ്റേ വ്യക്തിക്ക് ഇതെല്ലാം വേണ്ടിയിരിക്കുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ഈ വ്യക്തി അതെല്ലാം നിഷേധിച്ചിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എന്താണ് സംഭവിച്ചത്? അവന് സ്വയമായി അവനെ തന്നെ വേർതിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഈ വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നാകുന്നു. നാം അത് മറന്നുപോകുന്നത് തീരെ മോശമായ ഒരു കാര്യമാകുന്നു. അവൻ സിംഹാസനങ്ങളും ജനപ്രീതിയും വെടിഞ്ഞു കളഞ്ഞു. 100 ചെറുപ്പക്കാരികളെ പെൺകുട്ടികളെ അവന്റെ ഭാര്യമാരെ എടുക്കാമായിരുന്നു. അവന്റെ ചെങ്കോലിന് അടിയിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം മിസ്രയീം മുഴുവൻ ലോകത്തെ ഭരിച്ചിരുന്നു. ലോകം അവന്റെ കാൽക്കീഴിലായിരിക്കുകയും അതിന്റെ ഓരോ അംശത്തിനും അവന്റെ അവകാശിയുമായിരുന്നു. എന്നാൽ തിരുവഴുത്തിൽ കൂടി അവൻ ജീവിച്ചിരിക്കുന്നതായി അവന്റെ സമയത്തെ അവൻ കണ്ടപ്പോൾ എന്തോ ഒന്ന് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അറിഞ്ഞിരുന്നു. ആ മുൻനിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ വിത്ത് അതിന്റെ കാര്യത്തെ പ്രവർത്തിക്കാനായി തുടങ്ങി. നിങ്ങൾ എത്രത്തോളം ജനപ്രീതിയുള്ളവനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രകാരം ആയിരിക്കാൻ കഴിഞ്ഞാലും എനിക്കതൊരു കാര്യമല്ല. നിങ്ങൾക്കൊരു സഭാധ്യക്ഷനായിരിക്കാൻ കഴിയും, നിങ്ങൾക്കൊരു പാസ്റ്റർ ആയിരിക്കാൻ കഴിയും, നിങ്ങൾക്ക് അതായിരിക്കാനും ഇതായിരിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ നിത്യജീവന്റെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ മുൻനിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ സമീപിക്കുന്നത് കാണുകയും അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഈ പ്രകാരം വെളിയിൽ കടന്നു വരികയും ചെയ്യും. അത് വിട്ടുപോരുവാൻ തുടങ്ങും, അത് കിട്ടാനായി തുടങ്ങും. ഫറവോന്റെ പുത്രിയുടെ മകനാണെന്ന് വിളിക്കപ്പെടുന്നതിനെ അവൻ നിരസിച്ചു കളഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവൻ ക്രിസ്തുവിന്റെ നിന്ദയെ മിസ്രയീമിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള നിക്ഷേപങ്ങളിലും വലിയ നിക്ഷേപമായി അവൻ കണക്കിട്ടു. അവൻ അതിനെ കണക്കിട്ടു. എന്താണ് അവൻ ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. അവൻ അതിനെ പിന്തുടരുന്നു. പെട്ടെന്ന് തന്നെ ഒരിക്കലവനെ സ്നേഹിച്ചിരുന്നതായ അവന്റെ ജനങ്ങളിൽ നിന്നും അവൻ വെളിയിലാക്കപ്പെട്ടു. അത് നിങ്ങൾക്കുള്ള എല്ലാത്തിനെ വിലയാക്കിയെന്ന് വന്നേക്കാം. അത് നിങ്ങളുടെ വീടിനെ തന്നെ വിലയാക്കിയെന്ന് വന്നേക്കാം. അത് നിങ്ങളുടെ കൂട്ടുകെട്ടിനെ വിലയാക്കിയെന്ന് വന്നേക്കാം. പാഠസംഘത്തിലുള്ള നിങ്ങളുടെ സ്ഥാനത്തെ അത് വിലയാക്കിയെന്ന് വന്നേക്കാം. അങ്ങനെ അത് ചെയ്തിരിക്കാം. എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എന്തൊക്കെ വിലയാക്കുമെന്ന്. എന്നാൽ ലോകപരമായതും ലോകത്തെ സംബന്ധിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും അത് വിലവെക്കും. ലോകപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വേർപെടുത്തേണ്ടിയായി വരും. നിങ്ങൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. മോശ എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്കിട്ടിട്ട് തന്റെ കയ്യിൽ ഒരു വടിയുമായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ആമേൻ. ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. താനൊരു അബദ്ധമാണോ ചെയ്തു വെച്ചതെന്ന് അവൻ ചിന്തിച്ചിരിക്കുമോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഇല്ല. പലപ്പോഴും ജനങ്ങൾ വെളിയിൽ കടന്നു വന്നിട്ട് പറയും, ഓ ഞാൻ കണ്ടുകൊള്ളാം, ഓ ഞാനത് ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയും. എന്നാൽ ആരെങ്കിലും അവരെ നോക്കിയൊന്ന് കളിയാക്കിയോ പരിഹസിക്കോ ചെയ്യട്ടെ, ഒരുപക്ഷെ ഞാൻ തെറ്റായിരിക്കുമെന്ന് പിന്നെ ചിന്തിക്കാൻ തുടങ്ങും. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവമക്കളല്ല, കൗലടയന്മാരത്രയെന്ന് അവൻ പറയുന്നു. നോക്കൂ, അവർ ഒരു വികാര ആവശ്യത്തിന്മേലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കുറച്ചു സമയത്തിന് മുമ്പ് ഞാൻ സംസാരിച്ചതായ ആ വിത്ത്, അത് തുടങ്ങുന്നതിന് വേണ്ടി ആ പ്രാണൻ അവിടെ ഇല്ല. അത് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയും അതെല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാവ് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് കഴിയും. അതൊരു വാസ്തവമായിട്ടുള്ള യഥാർത്ഥമായ പരിശുദ്ധാത്മാവാണ്. അപ്പോഴും നിങ്ങൾക്കൊരു സാത്താനായിരിക്കാൻ കഴിയും. ഓ, നിങ്ങൾ പറഞ്ഞേക്കാൻ സഹോദരൻ വേണം. കള്ളപ്രവാചകന്മാർ അന്ത്യസമയത്തുണ്ടായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. കള്ള യേശുക്കൾ എന്നല്ല, അതിനുവേണ്ടി ആരും ഇപ്പോഴും നിൽക്കുന്നില്ല. എന്നാൽ കള്ള ക്രിസ്തുക്കൾ എന്നാകുന്നു. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാകുന്നു. കള്ളമായി അഭിഷേകം ചെയ്യപ്പെട്ടവർ അവർ അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ അതിന്റെ അടിത്തട്ടിൽ അവർ തെറ്റാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അന്യഭാഷയിൽ സംസാരിക്കുകയും ആത്മാവിൽ നൃത്തം ചെയ്യുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യും.
Judas Iscariot did it.
യൂദാസ് ഇസ്കരിയാത്താവ് അത് ചെയ്തു.
സിമിയൻ or no, I beg your, Caiaphas.
കയ്യഫാവ് പ്രവചിച്ചു.
ബലാം the hypocrite.
ബലാം കപടതയുള്ളവനായിരുന്നു. തീർച്ചയായും എല്ലാവിധ അടയാളങ്ങളും കാര്യങ്ങളും എല്ലാ മതപക്തപരമായ കാര്യങ്ങളും ചുവടുകളും അവർ എടുത്തിരുന്നു. നിങ്ങൾ ഒരു ഞെരിഞ്ഞലിന്റെ വിത്തും ഗോതമ്പിന്റെ വിത്തും ഒരേ നിലത്ത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മേൽ വെള്ളമൊഴിച്ചിട്ട് അഭിഷേകം ചെയ്യുക, അവർ രണ്ടും ആനന്ദിക്കും. അതേ വെള്ളത്താൽ അവർ രണ്ടും വളരുന്നു. സൂര്യൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും, മഴ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും പെയ്യിക്കുന്നു. എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. വചനത്തോടെ നിലനിൽക്കാതെ നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? ആമേൻ. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. മഴ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും വീണിട്ട് അതിനെ അഭിഷേകം ചെയ്യുന്നു. അന്നാളിൽ അവർ എന്റെ അടുക്കൽ വന്നിട്ട് കർത്താവേ കർത്താവേ, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കില്ലയോ കർത്താവേ എന്ന് പറയും. ഞാൻ പ്രവചിച്ചില്ലയോ എന്നും ഞാൻ വലിയ കാര്യങ്ങൾ അതിന്റെ നാമത്തിൽ ചെയ്തില്ലയോ എന്നും മറ്റും ചോദിക്കുമെന്ന് യേശു പറഞ്ഞു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിയുന്നില്ല എന്നവൻ അവരോട് പറയും. സാത്താനും അവന്റെ ദുഷ്ടന്മാർക്ക് ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നീതിയാജ്ഞയിലേക്ക് പോകുവീൻ. നിങ്ങൾ നോക്കൂ, എന്തൊരു വചനമാക്കുന്നു. തെറ്റായിരിക്കുന്നു അത്. അതിനാൽ വ്യർത്ഥമായി ആരാധിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണത് ചെയ്യുന്നത്? യഥാർത്ഥമായ കാര്യങ്ങളാൽ സ്വർഗം നിറഞ്ഞിരിക്കുന്നതിനാൽ പകരമായിട്ടൊന്ന് എന്തിനാണ് എടുക്കുന്നത്? നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മോശ അഭിഷേകം പ്രാപിച്ചതായി നാം കണ്ടുപിടിക്കുന്നു. ആർക്കും അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു, അത് അവനെ നിർത്തിയില്ല. അവൻ നേരെ മരുഭൂമിയിലേക്ക് പോയി. ഒരു ദിവസം ആ മരുഭൂമിയിൽ വെച്ച് അവൻ അഗ്നിസ്തംഭം ഒരു മുൾപ്പടർപ്പിൽ തൂങ്ങിക്കിടക്ക ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടി. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പൂരിക്കളകയെന്ന് അവൻ മോശയോട് പറഞ്ഞു. കാരണം എന്റെ ജനങ്ങളുടെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയും എന്റെ വാഗ്ദത്തത്തെ വചനത്തെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. അവരവരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പിക്കുന്നതിനായി നിന്നെ അയക്കുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. തീർച്ചയായും അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട് അവനോട് സംസാരിച്ചു. അവൻ ദൈവത്താലായിരുന്നു അധികാരപ്പെടുത്തപ്പെട്ടത്. അഗ്നിസ്തംഭത്തിൽ ദൈവം നേരെ തിരികെ വന്ന മലയുടെ മുകളിൽ വെച്ച് അവിടെ നിൽക്കുന്ന പ്രവാചകനെ ന്യായീകരിച്ചു കാണിച്ചു. അവൻ തന്റെ കൈകൾ കൊണ്ട് എല്ലാവിധമായ അത്ഭുതങ്ങളെയും കാര്യങ്ങളെയും പ്രവർത്തിച്ചപ്പോൾ അതവനായിരുന്നു എന്ന് തെളിയിച്ചു. ഓ, അവർക്ക് അനുകാരികൾ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായും എൻഎസ് മെമ്പേഴ്സും അവിടെ നിന്നുകൊണ്ട് അതേ കാര്യങ്ങളെ പ്രവർത്തിച്ചു കാണിച്ചു. എന്നാൽ ആദ്യത്തേത് ആരായിരുന്നു? എവിടെ നിന്നാണ് അത് തുടങ്ങിയത്? അത് വചനത്തിൽ നിന്നുമാണോ വന്നിരുന്നത്? അതാ നാഴികയായിരുന്നുവോ? നിങ്ങൾക്കറിയാമോ, അതേ കാര്യങ്ങൾ തന്നെ ഈ അവസാന നാളുകളിലും വീണ്ടും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എൻഎസ് മെമ്പേഴ്സും മോശയോട് എതിർത്ത് നിന്നതുപോലെ സത്യത്തെ സംബന്ധിച്ച് കൊള്ളരുതാത്തവരായി ഇവരും എതിർത്ത് നിൽക്കുന്നു. നോക്കൂ, ഈ അവസാന നാളുകളിൽ അതേ കാര്യങ്ങൾ തന്നെ ചെയ്തു, എല്ലാത്തിനെയും അനുകരിച്ചു. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയും കുളിച്ചിട്ട് ചളിയിലുരുളുവാൻ തിരിഞ്ഞ പന്നിയെ പോലെ ഒരേ നീർച്ചല്ലായിരിക്കുന്നു. നിങ്ങൾ പെന്തിക്കോസ്തുകാർ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ശപിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വന്നിരുന്ന സഭാ സമുദായങ്ങളിലേക്ക് നിങ്ങൾ നേരെ തിരികെയും അവർ ചെയ്ത അതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അതേ ചളിയും അതേ ഛർദിയുമായിരിക്കുന്നു. തുടക്കത്തിലെ പെന്തിക്കോസ്തു കാലത്തെ സഭയെ അത് ഛർദിക്കുവാൻ ഇടയാക്കിയെങ്കിൽ ഇന്നും അതിനെ വീണ്ടും ഛർദിച്ചു കളയുവാൻ അതിടയാക്കും. അത് പുറന്തോടായിരുന്നാലും അതിനങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്തുകൊണ്ട് വരേണ്ടിയിരിക്കുന്നു. തണ്ടിന് മാത്രമായിട്ട് അതൊന്നായിരിക്കാൻ പറ്റുകയില്ല, പുറന്തോടിന് വരേണ്ടിയിരിക്കുന്നു. അത് വിത്തവാഹിനിയാണ്. ഇപ്പോൾ നാം അന്ത്യനാളുകളിൽ ജീവിക്കുന്നു. ഈ സമയത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. മോശയെ സ്ഥിരപ്പെടുത്തിയതിനെ ശ്രദ്ധിക്കുക. അവൻ അവിടേക്ക് ചെന്നപ്പോൾ അവന്റെ സ്വന്തം സഹോദരന്മാർ അവനെതിരായി നിൽക്കുകയും ഒരു സഭാ സംഘടന ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ ഇടയിൽ നീ ഒരുവൻ മാത്രമേ വിശുദ്ധനായിട്ടുള്ളൂ എന്ന രീതിയിൽ നീ പ്രവർത്തിക്കുന്നു എന്നവർ പറഞ്ഞു. സഭയോട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു എന്ന് കോരയും ദാദാനും പറഞ്ഞു. നാം പ്രമാണികളെ തെരഞ്ഞെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മോശയ്ക്ക് അവനോട് ദുഃഖം തോന്നി. അവനെ യഹോവയുടെ സന്നിധിയിൽ ചെന്നിട്ട് കവണ്ടു വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഇവരുടെ മധ്യം നിന്ന് നിങ്ങൾ മാറിപ്പോകുവാൻ എനിക്ക് ധാരാളമായിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. ഭൂമി വായപ്പിളർന്നവരെ വിഴുങ്ങിക്കളഞ്ഞു. നോക്കൂ, അവന്റെ അധികാരത്തെ അവൻ അറിയാമായിരുന്നു. ദൈവം സഭാ സമുദായങ്ങളുമായി ഇടപെടുന്നില്ല, ഒരു കൂട്ടങ്ങളുമായിട്ടും അവൻ ഇടപെടുന്നില്ല. അവൻ വ്യക്തികളോടാണ് ഇടപെടുന്നത്. അത് ശരിയാണ്. എല്ലായ്പ്പോഴും ഒരു കൂട്ടമായിട്ടല്ല, വ്യക്തികളുമായിട്ടാണ്, ഒരു വ്യക്തിയുമായിട്ടാണ് ഇടപെടുന്നത്. ഈ അവസാന നാളുകളിൽ അവന്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, ഏതെങ്കിലും ഒരു കൂട്ടമല്ല, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താകം കഴിക്കും. നോക്കൂ, ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുമെങ്കിൽ ഈ മൈക്രോഫോണിന് അതിപ്രകാരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അതിന് ഇപ്പോൾ എന്റെ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും? എന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഈ ബോർഡിനോട് എനിക്ക് ഒച്ചവെക്കാൻ പറ്റും. അത് യാതൊരു പ്രയോജനം ഉണ്ടാക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു മൈക്രോഫോൺ ആയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയും ഉണ്ടാക്കപ്പെട്ടിരിക്കുകയും നിർമ്മിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ മുൻനിയോഗത്താൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർക്ക് എന്റെ ഒച്ച അറിയാം. ഒരാനിനെ അവർ പിന്തുടരുകയില്ല. നോക്കൂ, ആദ്യം അതായിരിക്കേണ്ടിയിരിക്കുന്നു. ഇതാവ് എനിക്ക് തന്നിരിക്കുന്നതെല്ലാം എന്റെ അടുക്കൽ വരും, അവരിൽ ഓരോരുത്തരും വരും. അങ്ങനെ അവൻ ജീവന്റെ അവസാനം വരെ തുടരുകയും ചെയ്തു. ശ്രദ്ധിക്കുക, അവൻ അവന്റെ വഴിയുടെ അവസാനത്തെത്തിയപ്പോൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നാം ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. 10 മണിയാകുന്നതിന് 25 നേരം കൂടിയുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ എന്റെ വീട്ടിലാണെങ്കിൽ ഇത് വളരെ നേരത്തെയാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 3 മണിയോടുകൂടിയാണ് നാം സംസാരിക്കാൻ തുടങ്ങിയും ഇപ്പോൾ സ്വല്പം താമസിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നാൽ പലപ്പോഴും രാത്രി മുഴുവൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൗലോസവന്റെ സമയത്ത് ഇതേ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ഒരു യൗവനക്കാരൻ തട്ടിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്തു. പൗലോസ് ഇതേ അഭിഷേകത്താൽ, ഇതേ സുവിശേഷത്താൽ അവന്റെ മേൽ വീണ് തഴുകുകയും അവന് വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്തു. അവർ താല്പര്യമുള്ളവരായിരുന്നു. അങ്ങനെ സഭ അവിടെ നിർമ്മിക്കപ്പെടുകയും എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. മോശ അവിടേക്ക് കടന്നു വന്നപ്പോൾ, ധനവാനായ മനുഷ്യൻ കടന്നു വന്നപ്പോൾ, നാം സംസാരിച്ചുകൊണ്ടിരുന്ന യൗവനക്കാരനായ അധിപതി, വലിയ ഈശ്വരഭക്തിയും ഒരു സഭയിൽ ഉൾപ്പെട്ടവനും അങ്ങനെയെല്ലാമായിരുന്നു. നല്ലവനും വിദ്യാഭ്യാസമുള്ളവനുമായ ഒരു നല്ല വ്യവസായിയും അങ്ങനെയെല്ലാമായിരുന്നു. അവന്റെ വഴിയുടെ അവസാനം എത്തിയപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഇനി മുന്നോട്ട് കാലുവെക്കാൻ പടികളില്ല. എവിടെയാണ് അവന്റെ നായകത്വം? അവന്റെ സഭയാൽ അവൻ നയിക്കപ്പെട്ടിരുന്നു. അതൊരു മരിച്ച സഭയാകുന്നു. ഈ നശിച്ച ലോകത്താൽ അവൻ നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ലോകം അവന് വേണ്ടി ഒരുക്കിയിരുന്ന നരകമല്ലാതെ വേറെ യാതൊന്നും അവന് മുന്നോട്ട് കാലുവെക്കാനില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ക്രിസ്തുവിന്റെ നിന്ദയെ മിസ്രയേലിലെ നിക്ഷേപത്തിനേക്കാളും അധികം വലിയതെന്ന് കണക്കിട്ട വിശ്വസ്തനായ ദാസനായ മോശ ഇതാ വരുന്നു. 120 വയസ്സ് പ്രായമേറിയ ഒരു വയസ്സനായ മനുഷ്യനായ മോശ അവന്റെ വഴിയുടെ അവസാനത്തെത്തി. ആ മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. മരണമാമന്റെ മുമ്പിൽ കിടക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവിടെ നിന്നുകൊണ്ട് അവൻ വാഗ്ദത്ത് ദേശത്തേക്ക് നോക്കി. അവൻ അവിടെ നിന്നുകൊണ്ട് നോക്കി. അവന്റെ ഒരു വശത്തായി അവന്റെ നായകനായ ആ പാറ കിടന്നിരുന്നു. അവൻ ആ പാറയിലേക്ക് കയറി നിൽക്കുകയും ദൈവത്തിന്റെ ദൂതന്മാർ അവനെ മഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ മടിയിലേക്ക് വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്തുകൊണ്ട്? 800 വർഷങ്ങൾക്ക് ശേഷവും അവനപ്പോഴും അവന്റെ നായകനാൽ നയിക്കപ്പെട്ടിരുന്നു. മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് വെച്ച് യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഏലി അവനോടൊപ്പം നിന്ന് സംഭാഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൻ മരിച്ചതിന്റെ 800 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം, ഈ ലോകത്തിലുള്ള എല്ലാ പൈസയും കൂടി അവന് തരുന്ന ജനപ്രീതിയെക്കാളും അധികം തന്റെ ശുശ്രൂഷ വലിയ നിക്ഷേപമായി കണക്കിട്ടു. അവന്റെ നായകൻ അപ്പോഴും അവനെ നയിച്ചുകൊണ്ടിരുന്നു. ഓ ദൈവമേ, അവൻ നയിക്കപ്പെട്ടിരുന്നു. അവന്റെ നായകൻ അവനെ മരണത്തിൽ കൂടെയും മരണത്തിന്റെ നിഴലിൽ കൂടെയും അവനെ ആ കുഴിയിലേക്ക് നയിച്ചു. 100 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അവിടെ നിന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ ചെറുപ്പം മുതൽ അവൻ പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തെ തെരഞ്ഞെടുത്തിരുന്നു. മിസ്രയേലിലെ അതിലെ നിക്ഷേപങ്ങളും ഇനിയും ഇല്ലാതെയിരുന്നാലും അവന്റെ പേര് വലുതായിരിക്കും. പിരമിഡുകൾ പൊടിയാവുകയും മിസ്രയും അല്ലാതാവുകയും ചെയ്യുമ്പോഴും മോശ മനുഷ്യരുടെ ഇടയിൽ അനച്ചുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവന്റെ സഭ പോയിരുന്ന വഴി അവൻ പോകുന്നതിന് പകരം ക്രിസ്തുവിന്റെ നായകത്വത്തെ അവൻ സ്വീകരിച്ചു. അതേ കാര്യം ചെയ്ത വേറെയും പേരുണ്ട്. ഹാനോക്കിനെ നോക്കുക. 500 വർഷങ്ങളോളം അവൻ ദൈവത്തോട് കൂടി നടന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവം അത് പരിശോധിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇന്ന് ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് പോരൂ. അങ്ങനെ അവൻ എടുക്കപ്പെട്ടു. ഏലിയാവ് അവന്റെ ദിവസങ്ങളിൽ തലമുടി കത്തിരിച്ച സ്ത്രീകളെയും അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ആക്രോശിച്ച് കളഞ്ഞതിന് ശേഷം ഇസബേൽ അവളുടെ മേൽ ചായം തേച്ചുകൊണ്ട് അങ്ങനെ അവന് കഴിയുന്നതെല്ലാം അവൻ ചെയ്തതിനു ശേഷം അവരുടെ പുരോഹിതന്മാർ അവനെ പരിഹസിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തതിനു ശേഷം ഒരു ദിവസം അവൻ നദിയിലേക്ക് നടന്നു ചെന്നു. ആ നദിയുടെ മറുവശത്ത് കുറ്റിച്ചെടികളിൽ കുതിരകളെ കൊളുത്തിയിരിക്കുകയും ഒരു തീയുടെ രഥവും തീ കൊണ്ടുള്ള കുതിരകളുടെ രഥം അവിടേക്ക് കടന്നു വന്നു. അവൻ നേരെ അതിലേക്ക് കടക്കുകയും തന്റെ പുതപ്പ് തന്നെ പിന്തുടരുന്ന അടുത്ത പ്രവാചകൻ കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് അടുക്കപ്പെടുകയും ചെയ്തു. നിത്യജീവന്റെ നായകത്വത്തെ അവൻ സ്വീകരിച്ചു. കാരണം ഏലിയാവിൽ ഉണ്ടായിരുന്നത് ക്രിസ്തുവായിരുന്നു. ഓ അതെ സാറേ, എന്തായിരുന്നു അത്? എന്നെ പിന്തുടരുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നായകനെ തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിത, നിങ്ങൾക്കത് തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണാടിയായ ബൈബിളിലേക്ക് നോക്കിയിട്ട് ഇന്ന് രാത്രിയിൽ നീ എവിടെയാണെന്ന് നോക്കുക. ഇതൊരു ചെറിയ കഥയാണ്. ഒരു കൊച്ചുപയ്യൻ ഒരിക്കൽ നഗരത്തിന് വെളിയിലായി താമസിച്ചിരുന്നു. അവനൊരു കണ്ണാടി ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അവന്റെ അമ്മയുടെ സഹോദരിയെ കാണുവാനായി അവൻ നഗരത്തിലേക്ക് വന്നു. അവർക്കവിടെ ഒരു വീടുണ്ടായിരുന്നു. കൂടാതെ പഴയ പരിഷ്കാരത്തോടുകൂടിയ വീടുകളിൽ കതകിന്മേൽ അവർ കണ്ണാടി ഉപയോഗിച്ചിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ കൊച്ചുപയ്യൻ അവൻ ഒരിക്കലും ഒരു കണ്ണാടി കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ പയ്യൻ വീടിന് ചുറ്റുപാടും ഓടി നടന്ന് കളിക്കുകയും ഇതിലേക്ക് നോക്കുകയും അതെ, അവൻ ആ കൊച്ചുപയ്യനെ നോക്കിയിട്ട് കൈവീശി കാണിച്ചു. ആ കൊച്ചുപയ്യന് കൈവീശി. അവൻ അവന്റെ ചെവി പിടിച്ച് വലിക്കുകയും ഈ കൊച്ചുപയ്യനും അവന്റെ ചെവി പിടിച്ച് വലിച്ചു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവൻ അതിനോട് വളരെ അടുത്തായി നടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് തിരിഞ്ഞിട്ട് മാമ, അത് ഞാനാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനെ പോലെയാണ് കാഴ്ചയ്ക്ക് തോന്നുന്നത്? എന്തിനാണ് നിങ്ങൾ പിന്തുടരുന്നത്? എന്താണ് നാം ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ നായകനെ തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ അവനെ തെരഞ്ഞെടുക്കുക. നിങ്ങൾ ജീവനെയോ അല്ലെങ്കിൽ മരണത്തെയോ തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾ എന്താണ് തെരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങളുടെ നിത്യമായ വാസസ്ഥലത്തെ തീരുമാനിക്കും. ഓർക്കുക, യേശു പറഞ്ഞു, എന്നെ പിന്തുടരുക. ഇന്ന് രാത്രിയിൽ അപ്രകാരം ചെയ്യുന്നതിനായി നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിത്യജീവനിലേക്ക് അവനെ പിന്തുടരുന്നതിനായി നിങ്ങൾക്ക് അവന്റെ വ്യവസ്ഥകളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്, അത് വചനമാകുന്നു. അതൊരു മതവിശ്വാസത്തിന്മേലല്ല, അത് പൊതുവായുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിന്മേലല്ല, അതിനെക്കുറിച്ച് മറ്റാരെങ്കിലും എന്താണ് ചിന്തിക്കുന്നത് എന്നതിന്മേലുമല്ല, എന്നാൽ അതിനെക്കുറിച്ച് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിന്മേലാണ്. നിങ്ങൾ പറഞ്ഞേക്കാൾ ശരിയെങ്കിൽ സഹോദരൻ വേണം, എനിക്കറിയാം ഒരു നല്ല സ്ത്രീയുണ്ട്, അവർ ഇപ്രകാരം ചെയ്തിരിക്കുന്നു, ഇതിൽ കൂടി പോയിട്ടുള്ള ഒരു വ്യക്തി എനിക്കറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അവരെന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് യാതൊന്നും പറയാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ വചനം, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ എന്നവൻ പറഞ്ഞു. നിങ്ങൾക്ക് അവന്റെ വ്യവസ്ഥകളിലേക്ക് വരേണ്ടിയിരിക്കുന്നു, അവന്റെ നിബന്ധനകളിലേക്ക് വരേണ്ടിയിരിക്കുന്നു, അത് വചനമാകുന്നു. നിങ്ങൾക്ക് മതവിശ്വാസത്തിൽ കൂടി വരാൻ പറ്റുകയില്ല, ഒരു സഭാ സമുദായത്തിൽ കൂടി വരാൻ പറ്റുകയില്ല, കൂടാതെ അതിനെ പ്രകാരം കൂട്ടിക്കുഴയ്ക്കാനും പറ്റുകയില്ല. നിങ്ങൾക്ക് ചെയ്യാനായി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് അവന്റെ വ്യവസ്ഥകളിന്മേൽ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാകുന്നു. അതായത് നിങ്ങൾ സ്വയമായി നിങ്ങൾക്ക് വേണ്ടി തന്നെ മരിക്കാനും അതോടൊപ്പം നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും മരിക്കാനും അവനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നു. ലോകപരമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്നെ പിന്തുടരുക, അത് കർക്കശമായി മുറിക്കുന്ന ഒരു സന്ദേശമാണെന്ന് എനിക്കറിയാം സഹോദര. എന്നാൽ ഞാൻ ഒരു സന്ദേശത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നിട്ട് ജനങ്ങളെ പാടാനും ഒച്ചവെക്കാനും വാർത്ത വിളിപ്പിക്കാനും ശ്രമിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ പുറജാതികളുടെ യോഗത്തിൽ വെച്ച് അവർ ഇതേ കാര്യങ്ങളെ ചെയ്യുന്നിടത്തായിരുന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ജീവനിൽ താല്പര്യം വിൽക്കുന്നു, ഞാനൊരു ദൈവത്തിന്റെ ദാസനാകുന്നു. ഒരു ദിവസം എനിക്ക് അവനോട് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ആയിരത്തിലധികം സമയം നിങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, യേശു പറഞ്ഞു, എന്നെ പിന്തുടരുക, എന്നെ പിന്തുടരുക. നിങ്ങൾ എന്തിലായിരിക്കുന്നോ അതിനെ ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് എന്നെ പിന്തുടരുക. നിത്യജീവന വേണ്ടി ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ പ്രതിവിധി മാത്രമാണ് ഈ വ്യവസായിയായ മനുഷ്യൻ അവൻ കൊടുത്തത്. ഈ ഒരൊറ്റ പ്രതിവിധിയാണ് അവൻ വേറെ ഏതൊരുവനും കൊടുക്കുന്നത്. അവന്റെ തെരഞ്ഞെടുപ്പും അവനെടുക്കുന്ന തീരുമാനവും എല്ലായ്പ്പോഴും സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് നിത്യജീവന് വേണ്ടിയുള്ള ഏക വഴി എന്നത് നാം അവനെ പിന്തുടർന്നിരിക്കണം എന്നത് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നായകത്വം എന്നത് ഈ സമയത്തെ ന്യായീകരിക്കപ്പെട്ട വചനത്തെ പരിശുദ്ധാത്മാവിനാൽ പിന്തുടരുക എന്നതാണ്. നമ്മുടെ തലകളെ വണങ്ങാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, അതിന് നിങ്ങൾ ഉത്തരം പറയാൻ വാസ്തവമായും ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ രക്ഷിതാവിനെ വിളിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും എന്ന പാട്ട് സഹോദരി എനിക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ സമയത്തുള്ള ആൾത്താരയിലേക്കുള്ള വിളിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് സഹോദര സഹോദരി, നാം ഇന്ന് കാണുന്നത് പോലെ എന്താണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. നോക്കൂ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു നിമിഷ നേരത്തേക്ക് ചിന്തിക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു വ്യക്തി എന്താണ് പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾ വായിച്ചുവോ? അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു തട്ടിപ്പ് മാത്രമായിരുന്നുവെന്നും അത് പീലാത്തോസും അവനും മാത്രമായി തമ്മിൽ മാത്രമായി ഉറപ്പിച്ചിരുന്നതാണെന്നും അയാൾ പറഞ്ഞിരുന്നു. ഈ അമേരിക്കക്കാരനായ വേദപണ്ഡിതൻ എന്താണ് പറഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? യേശുവിനെ ഒരു വിഷച്ചെടിയുടെ വിത്തുകൊടുത്ത് ഉറക്കത്തിലാക്കിയിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. നിങ്ങളിൽ പല വൈദികന്മാർക്കും അറിയാം ഉത്പത്തിയിൽ വിഷച്ചെടിയുടെ വിത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളെ നിങ്ങൾ മരിച്ചതുപോലെയുള്ള അവസ്ഥയിൽ ഉറക്കിക്കളയും. നിങ്ങളുടെ ഹൃദയമെടുപ്പ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസത്തിൽ കഷിച്ച് ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. അവർ അവന് പുളിച്ച വീഞ്ഞ് കൊടുത്തപ്പോൾ അത് വിഷച്ചെടിയുടെ വിത്തായിരുന്നു എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം അവർ അവനെ കല്ലറയ്ക്കൽ വെക്കുകയും അവൻ മൂന്ന് ദിവസം അവിടെ ഉറക്കത്തിലായിരിക്കുകയും ചെയ്തു. കൂടാതെ പിന്നെ അവർ അവിടെ ചെന്നപ്പോൾ തീർച്ചയായും അവൻ അവിടെ ചുറ്റുപാടുമായി നടക്കുന്നത് കണ്ടു. നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? വൈദിക പണ്ഡിതന്മാരും സെമിനാരികളുമാണ് പറയുന്നത് ഇത് കപട വിശ്വാസമാണ്. അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർ അവന് പുളിച്ചുവീഞ്ഞ് കൊടുക്കുകയും ആദ്യത്തെ സ്ഥാനത്ത് എപ്രകാരം അവനത് നിരാകരിച്ചുവെന്ന് ബൈബിൾ പറയുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവന്റെ ശിഷ്യന്മാർ വന്നിട്ട് അവനെ മോഷിച്ചു കൊണ്ടുപോയത്? എന്തിനാണ് അവർ അവരുടെ ജീവനെ അവന് വേണ്ടി രക്തസാക്ഷിയാക്കിയത്? കൂടാതെ താഴേക്ക് വീണിട്ട് അവൻ മരിച്ചതുപോലെ മരിക്കാൻ യോഗ്യരല്ലാത്തവരായി തങ്ങളെ തന്നെ കണ്ടക്കിട്ടു. അവരെ തലകീഴായും കാലും മേലായും ഒരു വശത്തേക്കുമായി മറ്റും ക്രൂശിച്ചു. അവനൊരു കപട വിശ്വാസിയാണെന്ന് അവർ അറിഞ്ഞിരിക്കുകയും അവരെ തന്നെ കപട വിശ്വാസികളാക്കുകയും ചെയ്തെങ്കിൽ പിന്നെ അവർ അവരുടെ ജീവൻ എന്തിനാണ് ഇപ്രകാരം നൽകിയത്? ഓ, നിങ്ങൾ നോക്കൂ, ഇപ്രകാരമുള്ള ബുദ്ധിമാന്മാരുടെ ദിവസങ്ങളിലാണ് നാം ജീവിക്കുന്നത്. വിദ്യാഭ്യാസവും പരിഷ്കാരവും ഈ ദിവസങ്ങളിലെ ആധുനിക പ്രവണതയും എല്ലാം സാത്താനിൽ നിന്നാണ്. പരിഷ്കാരം സാത്താനിൽ നിന്നാണോ? അതെ സാറേ, വേദപുസ്തകം പറയുന്നു ഈ പരിഷ്കാരത്തിൽ മരണമുണ്ട്. മറ്റേ ലോകത്തിൽ നമുക്കിതുപോലെ ഒരു പരിഷ്കാരം ഉണ്ടായിരിക്കുമോ? ഇല്ല സാറേ, നമുക്ക് വേറൊരു രീതിയിലുള്ള പരിഷ്കാരമായിരിക്കും ഉണ്ടായിരിക്കുക. വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളെല്ലാം തന്നെ സാത്താനിൽ നിന്നുമാണ്. ശാസ്ത്രം പ്രാകൃതിക കാര്യങ്ങളെ വൈകൃതമാക്കിയിട്ട് വേറെന്തോ ഉണ്ടാക്കുന്നു. നോക്കൂ, അവർ നിങ്ങളോടിപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾ, കഴിഞ്ഞ മാസത്തിന് മുമ്പുള്ള റീഡേഴ്സ് ഡൈജസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ മാസത്തിന് മുമ്പുള്ളതാണ്. അത് ഇപ്രകാരം പറയുന്നു, അതായത് ചെറുപ്പക്കാരായ പുരുഷനും സ്ത്രീകളും അവരുടെ മധ്യവയസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ സ്ത്രീകളുടെ തീണ്ടാരിമാറൽ 20-25 വയസ്സിനും ഇടയ്ക്കായിരിക്കുന്നു. ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ അവർ ഒന്നുമില്ല. എന്നാൽ അതൊരു ഭയങ്കരമായ കാഴ്ചയായിരിക്കും. ജീവികൾ മൃദുവാക്കപ്പെട്ട് അഴുകിയിരിക്കുന്നു. ആത്മാവിനെ പ്രാണനെ നോക്കുക. സഭയ്ക്ക് ഏത് തരത്തിൽപ്പെട്ട ഒരു ആത്മാവാണുള്ളതെന്ന് നോക്കുക. ലോകവുമായിട്ട് തമ്മിൽ വിവാഹം ചെയ്യപ്പെട്ടിട്ട് സങ്കര ജാതികളാണുള്ളത്. ഓ, എന്തൊരു സമയമാണിത്. ഓടിക്കൊള്ളുക മക്കളെ, ഓടിക്കൊള്ളുക, കുരിശിലേക്ക് ഓടുക, ക്രിസ്തുവിലേക്ക് വരിക. അവൻ നിങ്ങളെ നയിക്കട്ടെ. നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ദയവായി അതേസമയം തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ വണങ്ങുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വാസ്തവമായിട്ടും നിങ്ങളെ തന്നെ ദൈവത്തിങ്കിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കേണ്ടിയോ അവിടെ ആയിരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഏത് സമയത്തും സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ ഉണ്ടായിരിക്കാൻ കഴിയും. നോക്കൂ, അത് സംഭവിക്കും. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഈ പ്രസ്താവന സത്യമാണെങ്കിൽ, ഉൽപ്രാവണത്തിൽ ഏകദേശം 500 പേരെ ജീവനോടെ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അവർ മാറ്റപ്പെടും. ക്രിസ്ത്യാനികളെ മുഴുവനായും ഒരുമിച്ചെടുത്തുകൊണ്ട് കത്തോലിക്കക്കാരെയും എല്ലാം കൂടി 500 കോടി ക്രിസ്ത്യാനികളാണുള്ളതെന്ന് ക്രിസ്ത്യാനികൾ തന്നെ അവകാശപ്പെടുന്നു. അങ്ങനെ 1 കോടിയിൽ നിന്ന് 1 എന്നുള്ള രീതിയിൽ 500 പേരായിരിക്കും ഉള്ളത്. ലോകത്തിലെങ്ങുമായി അത്രമാത്രം പേർ കാണാതായിരിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് യാതൊരു കണക്കെടുക്കൽ പോലുമില്ല. നോക്കൂ, അത് വരും. നിങ്ങളത് അറിയുക പോലുമില്ല. ജനങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും നോക്കൂ, എല്ലാം കഴിഞ്ഞിരിക്കുകയും ചെയ്യും. അതിപ്രകാരം യേശു പറഞ്ഞതുപോലെയാണ്, ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്തെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞുവെന്നും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ അവർക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തുവെന്നും അവൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് നിരപ്പായിരിക്കുന്നില്ലെന്ന്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അവനോടൊപ്പം ശരിയാക്കട്ടെ. നിങ്ങളെ വളരെ ശാന്തമായ നാഴികയിൽ നിങ്ങളുടെ കൈകളെ താഴ്മയോടെ അവങ്കിലേക്ക് ഉയർത്തുമോ? നിങ്ങൾ ആരാണെന്നുള്ള ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ഞാൻ എന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നു എന്ന് നിങ്ങൾ പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആ കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ടോ?
Oh my people, even this hour am I moving upon thy hearts. Even this hour wilt thou judge thyself, or if thou shalt judge thyself, the Lord will not judge thee nor condemn thee. Behold, the Lord hath called thee to a high and holy calling. Yea, and even now doth the Lord brood over thee in love and in mercy. Yea, if thou shalt confess thy sin, yea, the Lord shall cleanse thee and forgive thee, and he shall cause thee to mount up with wings as eagles, and thou shalt be filled with his power, and he shall wash thee by the water of his word, he shall renew thee, he shall change thy heart, and give thee a heart of flesh. For behold, the day of the Lord is at hand. Wilt thou even as the old world who paid no attention to my preacher Noah, who went about unconcerned and complacent, who dishonored God, yea, and insulted the Holy Spirit? What about in everyday life? As though the Lord meant not what he said and what he would do. For behold, the word of the Lord overtook them, and behold, they all perished. Therefore I say unto thee, this is an evil hour, this is an evil day, and thou shalt not be deceived, if thou shalt be led by my Spirit and conformed to my word. For behold, I shall keep thee and preserve thee, and I shall keep thee true, and I shall revive thee unto the day of my coming.
Amen.
ആമേൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പെന്തിക്കോസ്തുകാരായിട്ട് എത്ര പേർ ഇവിടെയുണ്ട്? പെന്തിക്കോസ്തുകാരായിട്ടുള്ളവർ അവരുടെ കൈകളെ ഉയർത്തുക. മിക്കവാറും നിങ്ങളിൽ എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളെ അവകാശപ്പെടുന്നവരായി ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങൾ എവിടെയായിരുന്നാലും ക്രിസ്ത്യാനികളെ അവകാശപ്പെടുന്നവർ അവരുടെ കൈകളെ ഉയർത്തുക. ഇത് സംഭവിക്കുമെന്ന് ബൈബിൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പഴയ നിയമസമയത്തും അവരെന്ത് ചെയ്യണമെന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ ഇത് സംഭവിച്ചു. ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർ ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വീണിട്ട് അവൻ ശത്രുവിനെ എങ്ങനെ എവിടെ വെച്ച് എന്തിനാൽ ജയിക്കുകയും വേണമെന്ന് പ്രവചിച്ചു പറഞ്ഞു. അത് പഴയ നിയമസമയത്തായിരുന്നു. പുതിയ നിയമസമയത്തും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം, ആ മനുഷ്യൻ ഓ അതങ്ങനെയായിരുന്നില്ല. എന്നാൽ അപ്രകാരം അതാണെങ്കിൽ എന്താണ്? നിങ്ങൾ പറയും, ഓ ഞാൻ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിങ്ങനെയായിരുന്നാൽ എന്താണ്? നോക്കൂ, അതങ്ങനെയാണെങ്കിൽ ഇവിടെയായിരിക്കുന്ന പലർക്കും അവരുടെ ഹൃദയത്തെ മാറ്റേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അത് നിങ്ങളോടൊപ്പമാകുന്നു.
Just as I am with
That's what he called you just then. To thee, O Lamb of God. I'll take away that stubborn heart and put a heart of flesh in that will yield to me. Come just as I am, thou will receive. Oh, will you make your choice tonight? You can do either one you want to. Cleanse. You say, I've heard that before, but this might be your last time to hear it. Because I promise. Old-fashioned altar calls. They're out of style today, but God still moves in them. Can't you feel it moving on you, church? I come.
ഇതിനെക്കുറിച്ച് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഹൃദയങ്ങൾ കല്ലുപോലെയും ലോകത്താൽ നിറയപ്പെട്ടും അലക്ഷ്യമായും സഭയിലെ അംഗങ്ങളായിട്ടുള്ളവർ ആധുനികനായ ചെറുപ്പക്കാരനായ അധിപതിയെ പോലെ ശീതോഷ്ണവാനായി തീർന്നിരിക്കുന്നു. അപ്രകാരമായിട്ട് ഈ മഹാനായ പരിശുദ്ധാത്മാവ് ഈ ലാവോദിക്യ സഭയുടെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നില്ല താനും. എന്റെ ശബ്ദം കേൾക്കുന്നവൻ അത് വചനമാകുന്നു. ഹൃദയത്തെ അവൻ തുറന്നാൽ ഞാനകത്ത് വന്ന് അവനോടൊപ്പം ഭക്ഷിക്കും. കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് ആത്മാവി സഹോദരൻ കൂടി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി ദൈവത്തോട് ലോലതയുള്ള മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. നോക്കൂ, അതിപ്പോൾ എങ്ങനെയായിരിക്കുന്നു നോക്കൂ. അത് വെറും ബുദ്ധിയും വികാരവുമായിരിക്കുന്നു. ക്രിസ്തുവിനോട് സ്നേഹവും മാധുര്യവുമായുള്ള ഒരു ഹൃദയമില്ല. അപ്രകാരമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നില്ലേ? ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബുദ്ധിപരമായ ധാരണയോടുകൂടി എങ്ങനെയാണ് നിങ്ങൾ അവനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് നിത്യജീവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
Of God I come. I come.
നാം ഓരോ ക്രിസ്ത്യാനികളും അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് സാവധാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമായ കർത്താവേ, ദയവായിട്ട് ഞങ്ങൾ ജീവിക്കുന്നതായി സമയത്ത് ഞങ്ങളെ പിടിക്കണമേ. ഓ പിതാവേ, ഇത് വളരെ പ്രയാസമേറിയതായിരിക്കുന്നു. കാരണം സാത്താൻ അത്രമാത്രം ധാരാളം ജനങ്ങളോട് ചെയ്തിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ കല്ലായി തീർന്നിരിക്കുന്നു. നിന്റെ ആത്മാവ് സംസാരിക്കുകയും നിന്റെ വചനം കടന്നു വന്നിട്ട് ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ പഴയ രീതിയിലുള്ള വീണ്ടും ജനിക്കുന്ന അനുഭവം അതൊരു സഭാ സമുദായികവും ബുദ്ധിപരമായ ധാരണയോടും കൂടെയായിട്ട് ഒത്തിരി പാട്ടുകളും ഒത്തിരി ബഹളവും ഒത്തിരി അതുപോലെയുള്ള കാര്യങ്ങളുമായി തീർന്നിരിക്കുന്നു. എന്നാൽ വാസ്തവമായിട്ടുള്ള ആ മാംസഹൃദയവും ആ ആത്മാവും ആ നിത്യജീവനും അത് തീർച്ചയായിട്ടും സഭയ്ക്ക് വിദേശമായി തീർന്നിരിക്കുന്നു. ദൈവമേ, നിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടതായ ഒരു പാപിയായ എന്റെ തന്നെ ഹൃദയത്തെ, എന്റെ തന്നെ സ്വന്തം ഹൃദയത്തെ അത് തകർത്തു കളയുന്നു. പിതാവേ, നീ മരിച്ചതായ നിന്റെ സഭയെ കാണുമ്പോൾ അത് എന്നെ വളരെ ദുഃഖിതനാക്കുന്നു. നീ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതായ നിന്റെ സഭയാണത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും മറ്റുള്ള രാജ്യങ്ങളിലെയും സഭയെക്കുറിച്ച് നീ തന്നതായ ദർശനം ഞാൻ ചിന്തിക്കുകയാണ്. അത് എത്രമാത്രം ഭയാനകരമായ കാഴ്ചയോടുകൂടിയ തുണിയഴിച്ചിട്ടുകൊണ്ടുള്ള ആട്ടമായിരുന്നു അത്. എന്നാൽ എവിടെയോ അതിനെ തുടർന്ന് ധന്യയായ മറ്റേ സഭ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ഇതാവെ, ഇന്ന് രാത്രിയിൽ ജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനുമായി അനുഗ്രഹിക്കപ്പെട്ടവരെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്യുന്നതിനായി ഈ സമയത്ത് ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുവദിക്കണമേ കർത്താവെ, ആ പഴയ ലോകത്താൽ നിറഞ്ഞ കല്ലുപോലുള്ള ഹൃദയങ്ങളെ തകർക്കണമേ. അവർക്ക് സമാധാനം ആവശ്യമായിരിക്കും. അവർക്ക് സംതൃപ്തിക്കായി എന്തെങ്കിലും ആവശ്യമായിരിക്കും. അതിനുറപ്പ് നൽകുന്ന എന്തെങ്കിലും
ആവശ്യമായിട്ടുണ്ടെങ്കിൽ
ഇന്ന് രാത്രിയിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകുന്ന ക്രിസ്തുവിന്റെ നായകത്വത്തെ സ്വീകരിക്കാൻ അവർക്കിടയാക്കണമേ. പുകഴ്ചയ്ക്ക് നിറയെ തേജസ്സോടും കൂടിയ ആ ആനന്ദം, അല്ലെങ്കിൽ മരണത്തിന് പോലും യാതൊരു ഹാനിയും അവിടെ വരുത്തുവാൻ പറ്റുകയില്ല. ഇതാവേ, അതനുവദിച്ചു കൊടുക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരായി എത്ര പേരുണ്ട്? ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ ആരാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഇത് ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ വാസ്തവമായിട്ടും ഒരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ അതൊരു അനുകരണത്തിൽ കുറഞ്ഞതല്ലാതെ മറ്റു യാതൊന്നുമല്ല. ഓ, അതങ്ങനെയായിരിക്കുന്നതിലും നല്ലത് ഞാൻ ലോകത്തിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളും അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വചനത്താലും സന്ദേശത്താലും നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്തായിരിക്കണമെന്ന് ശോധന ചെയ്ത് നോക്കുക. പരിപരത്തതും സ്നേഹത്തോടും കൂടിയ ഒന്നുപോലും ഈ ആധുനിക ക്രിസ്തീയതയിലില്ല. എന്തുകൊണ്ടാണത്? അത് മൃദുലമായതും വഴങ്ങുന്നതും പകുതി ചത്തതും അഴുകിയതും തമ്മിൽ സങ്കരം ചെയ്യപ്പെട്ടതുമാകുന്നു. നോക്കൂ, അത് വാസ്തവികമായ ക്രിസ്തീയതയല്ല. ഏത് രീതിയിലുമുള്ള ഒരു ജീവിതം ജീവിക്കുകയും സഭയിൽ അംഗമായിരിക്കുകയും ചെയ്യുക. ക്രിസ്തുവാകുന്ന പരിശുദ്ധാത്മാവിനോട് കൂടിയ കൂട്ടായ്മ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ സ്വന്തം ഹൃദയം വചനമായിട്ട് യോജിക്കുന്നുണ്ടോ? നേരെ ക്രിസ്തുവിലേക്ക് നീങ്ങിക്കൊള്ളുക. നിങ്ങളത് ആഗ്രഹിക്കുകയും ഇന്ന് രാത്രി നിങ്ങളുടെ നിലപാട് ഈ ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങളത് ചെയ്യും. നിങ്ങൾ ചോദിച്ചേക്കാൻ സഹോദരൻ ബ്രാനം അതെന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ എന്ന്. ഓ അതെ, തീർച്ചയായും അത് അർത്ഥമാക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെക്കുറിച്ച് മനുഷ്യരുടെ മുമ്പിൽ നാണിച്ചാൽ അവനെക്കുറിച്ച് ഞാനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. എന്നാൽ ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുകയും എനിക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കുകയും ചെയ്താൽ ആ ദേശത്ത് അവനു വേണ്ടി ഞാനും നിൽക്കും. അവനെക്കുറിച്ച് എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. നിങ്ങൾ ആരായിരുന്നാലും, സ്ത്രീയായാലും പുരുഷനായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആര് തന്നെയായിരുന്നാലും അതൊരു കാര്യമല്ല. ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും കർത്തൃസേവകനോ ഡീക്കണോ എന്ത് തന്നെയായിരുന്നാലും ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവനാണെന്ന് ദൈവം അറിയേണ്ടതിനായി ഇന്ന് രാത്രിയിൽ ഇത്രമാത്രം ചെയ്യുക. ദൈവമേ, ഇപ്പോൾ നോക്കൂ, ഞാനൊരു പെന്തിക്കോസ്തുകാരനാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഇതാകുന്നു അല്ലെങ്കിൽ അത് എന്ത് തന്നെയായിരുന്നാലും ഞാൻ ആത്മാവിൽ നിറഞ്ഞാടിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ സഹോദരൻ ബ്രാനം, അത് ഞങ്ങൾക്കുണ്ടായിരുന്നിടത്തോളം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ അതില്ല. എന്നെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. ഈ ദിവസങ്ങളിലെ ഒരു തട്ടിപ്പാണത്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ തക്കവണ്ണം അതത്രമാത്രം അടുത്താണെന്ന് ബൈബിൾ പറയുന്നില്ലേ? വൃദ്ധന്മാരും പ്രാണൻ വരെയുമുള്ളവർ എന്നാൽ നിങ്ങൾ ആത്മാവിൽ നൃത്തം ചെയ്യുകയും ഇപ്പോഴും ലോകകാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ അന്യഭാഷ സംസാരിക്കുകയും എനിക്ക് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുകയും അപ്പോഴും രക്ഷ പ്രാപിച്ചിട്ട് പോലും ഇല്ലാതിരിക്കാൻ കഴിയും എന്ന് പൗലോസ് പറയുന്നു. അതെ, രണ്ട് രീതിയിലും കഴിയും. എനിക്ക് എല്ലാ വികാരാവേശങ്ങളും ചെയ്യാൻ കഴിയുകയും എനിക്ക് വിശ്വാസമുണ്ടായിരിക്കുകയും എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുകയും എന്റെ സാധനങ്ങളെല്ലാം പാവങ്ങൾക്ക് കൊടുക്കാൻ ചെയ്യാൻ കഴിഞ്ഞാലും എനിക്ക് വചനത്തെ എടുത്തുകൊണ്ട് മിഷൻ വേലയിൽ കൂടി ലോകമെങ്ങും എടുത്തുകൊണ്ട് പോകാൻ കഴിയും. അപ്പോഴും ഞാനൊന്നുമില്ല. നോക്കൂ സഹോദര, ഇതാ അകത്തേതിന്റെ അകത്തേതാണ്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വേർപെടുന്നു, അത് പറന്നു പോകുന്നു, എന്നാൽ നിങ്ങളുടെ പ്രാണൻ ജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ തന്നെ നോക്കൂ. വാസ്തവമായും നിങ്ങൾ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? ഓർക്ക്, അവസാന നാളുകളിൽ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അവൻ പറഞ്ഞു, ഒരു അടയാളം ചെയ്യുന്ന ദൂതൻ സഭകളിൽ കൂടിച്ചെന്ന് നഗരത്തിൽ കൂടിച്ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റുകളിൽ ഒരടയാളമിട്ടു. അത് ശരിയല്ലേ? യെഹെസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായമാണത്. അത് സത്യമാണെന്ന് നമുക്കറിയാം. അടയാളം ചെയ്യുന്ന ദൂതൻ ചെന്നിട്ട് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ തലയിൽ അവരുടെ നെറ്റിയിൽ അടയാളം ചെയ്തിട്ട് അവരെ മുദ്ര ചെയ്തു. അതിനുശേഷം കൊല്ലുന്ന ദൂതന്മാർ ഭൂമിയുടെ 4 മൂലയ്ക്ക് നിന്നും പുറപ്പെട്ടു. അത് നേരെ വരുന്നത് നാം കണ്ടിരുന്നു. യുദ്ധങ്ങൾ ഉണ്ടാകുകയും അത് ഭൂമിയിലുള്ളവരെയെല്ലാം കൊല്ലുകയും ചെയ്യുന്നു. അടയാളമുള്ളവരെ ഒഴിച്ചല്ലാതെ അവർക്ക് തൊടാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. പാപികളെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അത്രമാത്രം ഉത്കണ്ഠയുള്ളവരാണോ നിങ്ങൾ? സഭയും അതിലെ ജനങ്ങളും ചെയ്യുന്നതിനെക്കുറിച്ച് രാവും പകലും നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യാൻ കഴിയുന്നതുവരെ എത്തിയിരിക്കുന്നുവോ നിങ്ങൾ? അങ്ങനെയല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. അത് തിരുവെഴുത്താകുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുമോ, സ്നേഹവാനായ പിതാവേ, സഹോദരൻ ബ്രാനം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, എന്നാൽ നിന്റെ വചനം അത് പറയുന്നതായി ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. നിനക്ക് വേണ്ടി കർത്താവെ ഞാൻ നിൽക്കുന്നു. ഞാൻ ആവശ്യക്കാരനായിരിക്കുന്നു കർത്താവെ. എന്റെ ആവശ്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സ്ഥലത്ത് വെച്ച് തീർത്തുമോ? ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആവശ്യക്കാരനാകുന്നു. നീ എന്റെ മേൽ ദയ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, നിങ്ങളുടെ അടുക്കൽ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിയും നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരുവനാണ്. നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കൈകൾ എടുത്തിട്ട് സഹോദര സഹോദരി, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയമായ ആത്മാർത്ഥതയോടത് പറയുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ദൈവത്തോടൊപ്പം ശരിയാവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ദൈവം അവസരം നൽകുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് അധിക സമയം ഇവിടെ ആയിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. നാം അവസാന നാളുകളിലായിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരായ എല്ലാവരും ആമേൻ പറയുക. യാതൊന്നും ശേഷിച്ചിട്ടില്ല, എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. സഭകളെല്ലാം എക്യുമെനിക്കൽ സമിതിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാമോ കർത്താവ് ലോസ് ഏഞ്ചലസിനെ കുറിച്ചും ഇവിടെയുള്ള ഈ സ്ഥലങ്ങളെക്കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്? അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരം കാനഡയിൽ ഇവിടെ മുകളിലായിട്ടുള്ള അലാസ്കയിൽ ഭൂമികൾക്കും ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഞാനിത് നിങ്ങളോട് പറയുന്നു, അതായത് ഹോളിവുഡും ലോസ് ഏഞ്ചലസും സമുദ്രത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കാലിഫോർണിയയെ നിന്ദിച്ചിരിക്കുന്നു. കാലിഫോർണിയ മാത്രമല്ല, എന്ന ലോകവും നീ നശിച്ചിരിക്കുന്നു. സഭയെ നീ ദൈവത്തോട് നിരപ്പാക്കുന്നില്ലെങ്കിൽ നീ നശിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഈ നാമം ഉപയോഗിച്ചിട്ട് അത് സംഭവിക്കാതെ ഇരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ചോദിക്കുകയാണ്, കാരണം നിങ്ങൾ 20 വർഷക്കാലമായിട്ട് എന്നെ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിൽ പറയുകയും എന്നാൽ സംഭവിക്കാതെയും ഇരുന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും സംഭവിക്കുകയും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ പറയുക. നോക്കൂ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാണ് നാഴിക. നിങ്ങളും നാം എല്ലാവരും ശരിയായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നാം ഓരോരുത്തരും തമ്മിൽ മറ്റൊരുവനായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇന്ന് രാത്രിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഞങ്ങളുടെ മുഖം ഈ ഭൂമിയിലേക്ക്, അതായത് പൊടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് ഇവറ്റുന്നതായി സന്ദേശം തന്നിരിക്കുന്നു. രണ്ട് മനുഷ്യരുടെ ഉദാഹരണത്തെ ഞങ്ങൾ കാണുന്നു. അവരിൽ ഒരുവൻ ഒരു ഈശ്വര ഭക്തിയുള്ള മനുഷ്യനായിരിക്കും പള്ളിയിൽ പോയിരിക്കുകയും എന്നാൽ നിത്യജീവന്റെ നായകത്വത്തെ നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇയാൾ ലോകജനപ്രീതിയെ തള്ളിക്കളയുകയും നിത്യജീവനിലേക്ക് തിരികുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ അവരുടെ രണ്ടുപേരുടെയും അവസ്ഥയെ നാം കാണുന്നു. അത് ബൈബിളിനനുസരിച്ചാകുന്നു. ധനവാനായ മനുഷ്യൻ പീഡയിലും മോശ മഹത്വത്തിലുമായിരിക്കുന്നു. പിതാവേ, ഞങ്ങൾ മോശയെപ്പോലെയാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ പുത്രനായ യേശു ക്രിസ്തുവിനാൽ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തരുന്നു. ആ പഴയ കല്ലുപോലുള്ള ഹൃദയത്തെ നീക്കിക്കളയണമേ. പുതിയ ഹൃദയമായ മാംസ ഹൃദയത്തെ സ്ഥാപിക്കണമേ. നിനക്ക് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഹൃദയത്തെ. അങ്ങനെ ഞങ്ങൾ അഹംഭാവമുള്ളവരും വ്യത്യസ്തമുള്ളവരുമായ ആയിരിക്കില്ല. കർത്താവെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഞങ്ങളെ വിടരുതേ. അത് കടന്നു വരികയും ഈ ജനങ്ങളെ നിയോഗിക്കുകയും ചെയ്യാനിടയാക്കണമേ. അവരോട് സംസാരിക്കണമേ. അവരുടെ കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ എടുത്ത് മാറ്റിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ അവരിൽ ആക്കണമേ. ഓരോരുത്തരെയും രക്ഷിക്കണമേ പിതാവേ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, എല്ലാ രീതിയിലുമുള്ള വികാരാവേശങ്ങളിൽ നിന്ന് മാറിയിട്ട് വാസ്തവമായിട്ടുള്ള ഒരു ഉറച്ച അനുഭവത്തോടുകൂടി ആ ഒരു സ്ഥാനത്ത് ഞങ്ങളെ ആക്കണമേ. ആത്മാർത്ഥമായതും ആത്മാവിന്റെ ആഴമേറിയതും ദൈവത്തിന്റെ സമൃദ്ധവുമായ ആത്മാവിന്റെ രാജ്യത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിലാക്കണമേ. ഓ മഹാനായ നായകനെ, മഹാനായ പരിശുദ്ധാത്മാവേ, ഇതിനു മുമ്പായിട്ട് നീ നിന്റെ സഭയെ കൊണ്ട് നീലാകാശങ്ങളിലേക്ക് പറക്കുന്നതിന് മുമ്പ് അത് അനുവദിച്ചേരണമേ. ഓ ദൈവമായ കർത്താവേ, എനിക്കും പോകാനിടയാക്കണമേ. യേശുവേ, ഞാൻ നിന്നെ പിന്തള്ളിക്കളയരുതേ. പിതാവേ, ഞാൻ നിന്നോടൊപ്പം പോകാനിടയാക്കട്ടെ. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഈ പീഡകൾ വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭ്രാന്തിൽ താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭീഭത്സമായ കാഴ്ചകളും ജനങ്ങൾക്ക് അവരുടെ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യർ മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുകയും കാഴ്ചയ്ക്ക് മൃഗങ്ങളെ പോലെ ആയിരിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നു. സ്ത്രീകൾ അവരുടെ മുഖത്ത് ചായം തേച്ചിട്ട് കാഴ്ചയ്ക്ക് മൃഗങ്ങളെ പോലെ ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായി അറിയുന്നു. അവർ അതുപോലെ ഭ്രാന്ത് പിടിച്ചവരായിട്ട് സ്ത്രീകളുടെ തലമുടി പോലെയുള്ള വെട്ടിക്കിളികൾ ഈ സ്ത്രീകളെ നിരന്തരമായി ബാധിക്കും. സിംഹങ്ങളെ പോലെ പല്ലുകളും നീ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളും മനുഷ്യരുടെ ബുദ്ധിയുടെ സ്ഥിരത പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ അതുണ്ടാക്കുന്നതിൽ നാം അതിനെ കണ്ടിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തോട് കൂടിയവരായിട്ട് ഞങ്ങൾ യഥാസ്ഥാനത്താക്കണമേ. ഓ നിത്യജീവന്റെ മഹാനായ നായകനെ, ഞങ്ങൾ നിന്റെ വാഗ്ദത്തമായ പിതാവെ ഇന്ന് രാത്രി സ്വീകരിക്കുന്നു. ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, അവരിൽ ഓരോരുത്തർക്കും വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവപുത്രനായ ക്രിസ്തു ഞങ്ങളിൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ വളയ്ക്കുകയും ക്രിസ്തുവിലേക്ക് പുതിയ സൃഷ്ടികളാക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ അനുവദിക്കണമേ. ദൈവമായ കർത്താവെ അത് അനുവദിക്കണമേ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ മനോഭാവങ്ങളിൽ മാറ്റം വന്നിട്ട് നിന്റെ മക്കളായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നിന്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതായി അനുഭവപ്പെടുകയും അത് ഞങ്ങളെ ഞങ്ങൾ ജീവിക്കുന്നതായി ഭ്രാന്ത് പിടിച്ച യുഗത്തെ തിരിച്ചറിയുന്നതിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഇടയാക്കണമേ. ദൈവമേ, അത് അനുവദിക്കണമേ. ചെറുപ്പക്കാരായ സ്ത്രീകൾ സാത്താന്റെ വലയിലെത്ര മാത്രം പിടിക്കപ്പെട്ടവരായി ഞങ്ങൾ കാണുമ്പോൾ, വായുകൃതമാക്കപ്പെട്ട മനസ്സുകളോടുകൂടിയ ചെറുപ്പക്കാരെയും കൊച്ചുകുട്ടികൾ മയക്കുമരുന്നിന് അധീരനാകപ്പെടുകയും പുകവലിക്കുകയും മദ്യപിക്കുകയും ദുർനടപ്പുമെല്ലാമായിട്ട് സാത്താന്റെ ഏതൻ തോട്ടമായിരിക്കുന്നു. ദൈവമേ, ബൈബിളിനനുസരിച്ച് ഒരു ഏതെൻ തോട്ടം ഉണ്ടാക്കുന്നവരായ നിനക്ക് 6000 വർഷങ്ങൾ എടുത്തു. നീ നിന്റെ മകനെയും അവന്റെ ഭാര്യയായ അവന്റെ മണവാട്ടിയെ അതിന്മേൽ ഭരിക്കുന്നതിനായി വെച്ചു. സാത്താൻ വന്നിട്ട് അതിനെ വൈകൃതമാക്കി കളഞ്ഞു. അവന് കിട്ടിയ 6000 വർഷങ്ങളിൽ കൂടി അവൻ അവന്റെ സ്വന്തമായ ബുദ്ധിക്കനുസരിച്ചുള്ള ഏതെൻ തോട്ടം ഉണ്ടാക്കി. അത് ശാസ്ത്രത്തിൽ കൂടിയും വിദ്യാഭ്യാസത്തിൽ കൂടിയും അപ്രകാരം വിളിക്കപ്പെടുന്ന ബുദ്ധിയിൽ കൂടി അവനതിനെ മരണത്തിന്റെ ശാലയാക്കി പണിതു. ഓ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഏതെൻ തോട്ടത്തിലേക്ക് എടുത്തുകൊണ്ടുപോകണമേ കർത്താവേ. അവിടെ മരണമോ അവിടെ ദുഃഖമോ ഇല്ല. കർത്താവെ, അനുവദിച്ചേരണമേ. ഞങ്ങൾ താഴ്മയോടെ രണ്ടാമത്തെ ആദം തന്റെ മണവാട്ടി എടുക്കുന്നതിനുള്ള വരവിനായി കാത്തിരിക്കുന്നു. പിതാവെ ഞങ്ങളെ അവന്റെ ഭാഗമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നുവോ? ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്ന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുക. ഈ കാലഘട്ടത്തിലെ ഭ്രാന്തനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നോക്കൂ, എപ്രകാരം അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇനിയും അങ്ങനെ ഒരു കാരണങ്ങൾ പോലുമില്ല, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. എവിടെയാകുന്നു നമ്മുടെ നേതാക്കന്മാർ പോലും? നമ്മുടെ രാഷ്ട്രപതിയെ നോക്കുക. അവർക്ക് കമ്മ്യൂണിസം വേണമെങ്കിൽ അവർ അത് എടുത്തുകൊള്ളട്ടെ. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവർ അത് എടുത്തുകൊള്ളട്ടെ. എവിടെയാണ് നമ്മുടെ പാട്രിക് ഹെൻറിയും ജോർജ് വാഷിംഗ്ടണും? എവിടെയാണ് ഒരു സിദ്ധാന്തത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന നേതാക്കന്മാർ? നമുക്ക് അങ്ങനെയുള്ളവർ ഇനിയും ഇല്ല. എവിടെയാണ് നമ്മുടെ സഭയും അതിലെ നമ്മുടെ ശുശ്രൂഷകന്മാരും? അവർ ജനങ്ങളെ നിരോധിക്കുകയും അല്ലെങ്കിൽ സഭകളിൽ അംഗങ്ങളാക്കുകയും ഇത് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു ചെറിയ വികാരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ലോകപരമായി എല്ലാ കാര്യങ്ങളെയും ധിക്കരിച്ച് നിൽക്കാൻ ധൈര്യപ്പെടുന്ന ആ ദൈവപുരുഷന്മാരും ആ പ്രവാചകന്മാരും എവിടെയാകുന്നു? അഖണ്ഡതയുടെ ആ മനുഷ്യർ എവിടെ? എവിടെയാകുന്നു അവർ? അവർ അത്രമാത്രം മൃദുലമാക്കപ്പെടുകയും അവരുടെ ബുദ്ധിപരമായ ധാരണകളിലും കാര്യങ്ങളിലും കൂടി അവർ കടന്നുപോയിട്ട് അവർ ഇവിടെ ഇനിയും ഒന്നുമില്ലാതെ ആയിരിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ ഭീഭത്സമായ കാര്യങ്ങൾ, ഈ കാഴ്ചകൾ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ പ്രകാരം അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അതൊരു ഭ്രാന്താകുന്നു. എന്നാൽ ആ കാര്യങ്ങൾ ഇവിടേക്ക് പ്രഹരിക്കാൻ തുടങ്ങുമ്പോൾ സഭ ഇവിടെ നിന്നും പോയി കഴിഞ്ഞിരിക്കും. ദൈവമേ, ഞങ്ങളെ അവിടെ ആയിരിക്കാൻ ഇടയാക്കണമേ. ആ മഹത്തായതും ആ മാനുഷികമായതുമായി ഇന്ന് രാത്രി ഈ കെട്ടിടത്തിലായിരിക്കുന്നതും ആ നിത്യജീവനെ ഇപ്പോഴും തന്റെ വശത്തുള്ളതുമായ ആ മഹാനായ ക്രിസ്തുവിനോടുള്ള എന്റെ പ്രാർത്ഥന അതാകുന്നു. എന്റെ തുറന്ന കണ്ണുകളുമായിട്ട് നിന്റെ രക്തത്താൽ നീ വീണ്ടെടുത്ത നിന്റെ സഭയെ നോക്കിക്കൊണ്ട് ക്രിസ്തുവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കരുതേ. ഞങ്ങൾ നിന്നോട് നിരപ്പായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഓ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ധർമ്മങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വെളിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെയും മറ്റു കാര്യങ്ങളെയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കിയും കൂടാതെ മരിച്ചവരെ പോലും ഉയർപ്പിച്ച് നിന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി തിരികെ ജീവനെ പ്രാപിക്കുകയും കൂടാതെ പിതാവ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് ഞങ്ങൾ കണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആത്മീകമായി ഞങ്ങളെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരണമേ. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവന്റെ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരണമേ. പിതാവ് ഇത് അനുവദിച്ചേരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെയെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു.
Till we, 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 till we